ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം.
Our gracious heavenly
ഞങ്ങളുടെ കൃപാലുവായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ദൈവവും രക്ഷിതാവുമായ അങ്ങയെ സമീപിക്കുന്നതിന് ഇത് വാസ്തവമായും ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യമാകുന്നു. നീ എത്ര മഹാൻ എന്ന അത്ഭുതകരമായ പാട്ട് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അത് ഞങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്നു, കാരണം നീ മഹാനാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ മഹാനതയിൽ ഉച്ച സമയം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കഴിഞ്ഞുപോയ എന്റെ ജീവിതത്തിലേക്ക് തിരികെ പോയി നോക്കുവാൻ ശ്രമിക്കുന്നതിനായി എനിക്ക് ചീട്ട് വീണിരിക്കുന്നു. കർത്താവെ, നീ എനിക്ക് ശക്തി തരണമേ എന്നും ഈ നാഴികയിൽ എനിക്ക് ആവശ്യമായത് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിലെ സകല വീഴ്ചകളും മറ്റുള്ളവർക്കൊരു ചവിട്ടുകല്ല് മാത്രമായിട്ട് അതവരെ അങ്ങയോട് അടുപ്പിക്കാൻ ഇടയാക്കണമേ. കർത്താവെ, ഇത് അനുവദിക്കണമേ. കാലത്തിന്റെ മണ്ണിലെ കാൽപ്പാടുകൾ കാണുവാൻ പാപികൾക്കിടയായിട്ട് അവർ നിങ്ങളിലേക്ക് നയിക്കപ്പെടാൻ ഇടയാക്കണമേ. ഈ കാര്യങ്ങളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. എനിക്കതിൽ സന്തോഷമുണ്ട്. ശരി ശ്രീമാൻ, നന്ദിയുണ്ട്. ഈ വിശുദ്ധ മനുഷ്യനായ സഹോദരൻ ഗ്ലോവറിനെ വളരെ വർഷങ്ങളായി ഞാൻ അറിയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് അദ്ദേഹത്തോടൊപ്പമായിരിക്കുന്നതിനുള്ള സൌഭാഗ്യം എനിക്കുണ്ടായി. സ്വല്പം വിശ്രമിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കുറച്ചു സമയം വിട്ടിരുന്നുവെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോൾ 75 വയസ്സായിരിക്കുമ്പോൾ കർത്താവിന്റെ സേവയിലേക്ക് തിരികെ വരികയാണ്. ഇത് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ക്ഷീണിതരായിരുന്നതിന്റെ പകുതി പോലും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ ഞാൻ ക്ഷീണിതനാണെന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കുറച്ച് തുവാലകൾ കവറിലിട്ട് ഇവിടെ വെച്ചിരുന്നു. അതകത്തായിട്ട് നേരെ വെച്ചിരുന്നു. റേഡിയോയിൽ കൂടെ ഇത് കേൾക്കുന്ന ദേശത്തുള്ളവർ ആരെങ്കിലും ഇവിടെയുള്ള ആരെങ്കിലും ഈ തുവാലകളിലൊന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഏഞ്ചലസ് ടെമ്പിൾ അത് തുടർച്ചയായിട്ട് എല്ലായ്പ്പോഴും അത് വേണ്ടിയവർക്ക് അയച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏഞ്ചലസ് ടെമ്പിളിലേക്ക് കത്തെഴുതുവാൻ കഴിയുമെങ്കിൽ അവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ഇത് തിരുവെഴുത്ത് പ്രകാരമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഇത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാകുന്നു. അതിപ്രകാരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവയിലൊന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്യുന്നതിനായി ഞാൻ സന്തോഷവാനായിരിക്കും. നിങ്ങൾ എനിക്ക് പോസ്റ്റ് ഓഫീസ് ബോക്സ് 325 325 കത്തെഴുതുക. ജെഫേഴ്സൺ വിൽ, അതിന്റെ അക്ഷരങ്ങൾ JEFFERSONVILLE, ജെഫേഴ്സൺ വിൽ, ഇന്ത്യാന എന്നാകുന്നു. നിങ്ങൾക്ക് തപാൽ പെട്ടിയുടെ അക്കം ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജെഫേഴ്സൺ വിൽ എന്ന് മാത്രം എഴുതുക. ഇതൊരു ചെറിയ പട്ടണവും ഏകദേശം 35,000 ജനസംഖ്യയോടുകൂടിയതുമാകുന്നു. അവിടെ എല്ലാവരും എന്നെ അറിയുന്നു. അതിനാൽ തുവാലകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് വലിയ വിജയം കിട്ടിയിരിക്കുന്നു. കാരണം അതോടൊപ്പം ഒരു ചെറിയ കത്തം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത്, ലോകമെങ്ങുമായി ജനങ്ങൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്കും 12 മണിക്കും 3 മണിക്കും പ്രാർത്ഥനയിലായിരിക്കുന്നതാണ്. ഈ പ്രാർത്ഥന നടത്തുന്നതിനു വേണ്ടി ലോകത്തെങ്ങുമായി രാത്രിയുടെ ഏത് സമയത്താണ് അവർക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് 1,000 10,000 പ്രാർത്ഥനകൾ ദൈവത്തോട് അപേക്ഷിക്കപ്പെടുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ ശുശ്രൂഷയ്ക്കായും നിങ്ങളുടെ രോഗത്തിനായും അപേക്ഷിക്കപ്പെടുന്നു. ദൈവത്തിനത് നിഷേധിച്ചു കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം ഇപ്പോൾ, ഇത് ഞാൻ പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും പരിപാടികളോ നമുക്കൊരു നയാകാശിന്റെ ആവശ്യമോ ഇല്ല. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ആരോ വേറൊരു കൂട്ടം തുവാലകൾ കൂടി ഇവിടെ കൊണ്ടുവരുന്നു. നിങ്ങളുടെ പക്കൽ ഒരു തുവാല അയക്കുന്നതിനായിട്ടില്ലെങ്കിൽ പിന്നെ കത്തെഴുതുക. നിങ്ങൾക്കതിപ്പോൾ ആവശ്യമില്ലെങ്കിൽ അത് ബൈബിളിലെ 19-ാം അധ്യായത്തിൽ വെക്കുക. ഇത് നിങ്ങൾക്ക് അയക്കപ്പെടുന്നത് ഒരു ചെറിയ വെളുത്ത റിബണിന്റെ രൂപത്തിലായിരിക്കും. കൂടാതെ അതിലാദ്യമായിട്ട് നിങ്ങളുടെ പാപങ്ങളെ എങ്ങനെ അനുദപിക്കണമെന്നുള്ളതിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ, നന്ദിയുണ്ട്, എങ്ങനെയാണ് പാപങ്ങളെ ഏറ്റുപറയുന്നത്? ആദ്യമായിട്ട് ദൈവത്തോട് നിരപ്പിലാകാതെ ദൈവത്തിൽ നിന്നും യാതൊന്നും സ്വീകരിപ്പാൻ ഒരിക്കലും ഒരുങ്ങരുത്. അതിനുശേഷം നിങ്ങളുടെ അയൽക്കാരെയും പാസ്റ്ററിനെയും വിളിക്കുന്നതിനുള്ള നിർദ്ദേശമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെന്ന് അത് ശരിയാക്കിയിട്ട് തിരികെ വരിക. അതിനുശേഷം പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥനാ യോഗം നടത്തുകയും ചെയ്യുക. പിന്നെ തുവാല നിങ്ങളുടെ അടിവസ്ത്രത്തോടുകൂടി കൂട്ടിപ്പിടിപ്പിച്ചിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക. ആ 3 മണിക്കൂർ സമയങ്ങളിൽ ഓരോ ദിവസവും ജനങ്ങൾ ലോകത്തെങ്ങുമായി പ്രാർത്ഥനയിലായിരിക്കുകയും അത് ലോകത്തിന് ചുറ്റുമായി ഒരു ചങ്ങല പോലെയാകുന്നു. ഇപ്പോൾ ഇത് നിങ്ങളുടേതാകുന്നു, പരിപൂർണമായും സൌജന്യമാകുന്നു. അയക്കുക മാത്രം ചെയ്യുക. നിങ്ങളെ കടം വീട്ടാൻ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും പരിപാടികളെ അറിയിക്കുന്നതിനായി ഞങ്ങൾ മറുപടി അയക്കുകയില്ല. നിങ്ങൾ പരിപാടികളെ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ പക്കൽ യാതൊന്നുമില്ല. അതുകൊണ്ട് ഇത് നിങ്ങളുടെ അഡ്രസ് വാങ്ങുന്നതിനു വേണ്ടിയല്ല, ഇത് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി കേവലം ഇടം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. നിങ്ങൾ റേഡിയോയിൽ കൂടെ ഇത് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തുവാലകളുടെ മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൈവയ്ക്കുക. കൃപാലുവായ കർത്താവേ, ഞങ്ങൾ ഈ ചെറിയ പൊതികളെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. അവയിൽ ചിലത് ഒരു കൊച്ചുകുട്ടിയുടെ അടിയുടുപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ അകത്തിടുന്ന ഉടുപ്പോ ചിലപ്പോൾ ഒരു ജോഡി ബ്യൂട്ടീസോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഒരു തുവാലയായിരിക്കാം രോഗികളും പീഡിതരുമായവരുടെ അടുക്കലേക്ക് പോകുന്നത്. കർത്താവെ, ഞങ്ങൾ ഇത് ചെയ്യുന്നത് അങ്ങയുടെ വചനപ്രകാരമാകുന്നു. കാരണം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്റെ ദാസനായ പൗലോസിന്റെ മേയ്മേൽ നിന്ന് റൂമാലുകളും ഉത്തരീയവും രോഗികളുടെ മേൽ ഇട്ടുവെന്ന് ഞങ്ങൾ വായിക്കുന്നു. കാരണം നിന്റെ ആത്മാവ് ആ മനുഷ്യന്റെ മേൽ ഉണ്ടായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ അവരെ വിട്ടുപോകുകയും ചെയ്തു, കാരണം അവർ വിശ്വസിച്ചിരുന്നു. കർത്താവെ, ഞങ്ങൾ വിശുദ്ധ പൗലോസല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, എന്നാൽ നീ ഇപ്പോഴും യേശു തന്നെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. നീ ജനങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ദൈവത്തെ അനുസരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വട്ടം ഒരു കെണിയിലകപ്പെട്ടതായി പറഞ്ഞിരിക്കുന്നു. അവരുടെ മുമ്പിൽ സമുദ്രവും ഇരുവശത്തും മലകളും ഫറവോന്റെ സേന അവരെ പിന്തുടർന്നു വരുന്നു. അപ്പോൾ ദൈവം അഗ്നിസ്തംഭത്തിൽ കൂടി ക്രോധത്തോടെ നോക്കുകയും സമുദ്രം പേടിച്ചിട്ട് ഇരുവശത്തേക്കുമായി ഉരുണ്ടു മാറിയിട്ട് ഇസ്രായേലിന് വാഗ്ദത്ത ദേശത്തേക്ക് മറികടക്കാൻ വഴിയുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഓ കർത്താവെ, അങ്ങയുടെ ജീവിക്കുന്ന വചനത്തിന്റെ ഓർമ്മയ്ക്കായി ഈ പൊതികൾ രോഗികളുടെ മേൽ വയ്ക്കപ്പെടുമ്പോൾ നീ വീണ്ടും നോക്കണമേ. രോഗങ്ങൾ പേടിക്ക് മാറാകണമേ. പ്രായച്ചിത്തത്തിനായി മരിച്ച ഞങ്ങളുടെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ കൂടി നോക്കണമേ. ശത്രു പേടിച്ചിട്ട് മാറിപ്പോകുവാനും ഈ ജനങ്ങൾ വാഗ്ദത്തത്തിലേക്ക് നീങ്ങുവാനും ഇടയാക്കണമേ. സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്നുള്ളത് നിന്റെ ആഗ്രഹമാണല്ലോ. പിതാവേ, ഇത് അനുവദിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ഉദ്ദേശവുമായിട്ട് ഞങ്ങൾ ഇതയക്കുന്നു. അത് ഞങ്ങളുടെ വസ്തുനിഷ്ഠതയാകുന്നു. ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നന്ദിയുണ്ട് സഹോദരൻ ഗ്ലോവർ, നന്ദിയുണ്ട് ശ്രീമാൻ. ഇന്ന് രാത്രി ഈ ഉണർവ് യോഗത്തിന്റെ സമാപന ഭാഗമായിരിക്കെ ഇത് പ്രക്ഷേപണം ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ വളരെ വർഷങ്ങളായി എനിക്ക് കിട്ടിയിട്ടുള്ള യോഗങ്ങളിലും വെച്ച് ഇത് ഏറ്റവും നല്ല ഒരു യോഗമായിരിക്കുന്നുവെന്ന് റേഡിയോ ശ്രോതാക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നീണ്ട സമയത്തിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉറച്ചതും പൂർണമായതും ഏറ്റവും സസ്നേഹമായതും സഹകരണത്തോടും കൂടിയ ഒരു യോഗമാകുന്നു. നന്ദിയുണ്ട് ശ്രീമാൻ, അത് വളരെ നന്നായിരിക്കുന്നു. അത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പൂർണ്ണ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഏഞ്ചലസ് ടെമ്പിൾകാരുടെ നിലപാടിൽ അവർക്ക് വേണ്ടി എന്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഒരു ഹൃദ്യമായ സ്ഥാനമുണ്ട്. ഇപ്പോൾ അതെനിക്ക് കൂടുതൽ വ്യക്തിപരമായി കാണപ്പെടുന്നു. എല്ലാവരുമായി കണ്ടുമുട്ടുകയും അവരുടെ നല്ല ആത്മാവിനെ കാണുകയും ചെയ്ത ശേഷം ഞാൻ ഇതിനു മുമ്പായിരുന്നതിലും കൂടുതലായി നിങ്ങളിൽ ഒരുവനായി കാണപ്പെടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതാണ് എന്റെ പ്രാർത്ഥന. നന്ദിയുണ്ട് ദയവായി. ഇന്ന് കുറച്ചു നേരം എന്റെ ജീവകഥയെക്കുറിച്ച് പറയുന്നതിനു വേണ്ടി ഈ സമയം എനിക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. അതെനിക്കൊരു വിഷമകരമായ കാര്യമാകുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ കാര്യത്തെ ആദ്യമായിട്ട് സമീപിക്കുകയാണ്. അതിലേക്ക് വിശദമായി കടക്കുന്നതിനുള്ള സമയമില്ല, എന്നാൽ ഒരു ചെറിയ ഭാഗം മാത്രം എടുക്കുന്നതാണ്. ഈ കാര്യത്തിൽ ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിരിക്കുകയും തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റേഡിയോയിൽ കൂടെ കേൾക്കുന്ന ദേശത്തുള്ളവരും കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും എന്റെ തെറ്റുകളെ ഇടർച്ചക്കല്ലായി എടുക്കാതെ ചവിട്ടുകല്ലായി എടുത്ത് കർത്താവായ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ അത് ഇടയാക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഇന്ന് രാത്രിയിൽ രോഗശാന്തിയുടെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥനയുടെ കാർഡുകൾ കൊടുക്കുന്നതാണ്. രോഗശാന്തിയുടെ ശുശ്രൂഷ എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും സുഖപ്പെടുത്താൻ പോകുകയാണെന്ന് അതർത്ഥമാക്കുന്നില്ല, എന്നാൽ ഞങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു എന്നതാണ്. ദൈവമാണ് രോഗശാന്തി നൽകുന്നത്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് അവൻ എന്നോട് വളരെ കൃപാലുവായിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു പ്രസിദ്ധിയാർജിച്ച സുവിശേഷകന്റെ മാനേജറോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഈ സുവിശേഷകൻ രോഗികൾക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. ഈ സുവിശേഷകൻ തന്റെ മാനേജറോട് എന്റെ യോഗങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഈ സുവിശേഷകൻ ദിവ്യ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, എന്നാൽ അദ്ദേഹം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തും. കാരണം അദ്ദേഹം സഭകളാൽ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു. വളരെ സഭകളും വളരെ ആളുകളും ദിവ്യ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് എനിക്ക് ഒരു സുവിശേഷകനോട് ആദരവും ബഹുമാനവുമുണ്ട്. കാരണം അവൻ തന്റെ സ്ഥാനത്ത്, തന്റെ കർത്തവ്യ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ എടുക്കാൻ കഴിയില്ല. എന്റെ സ്ഥാനത്തെ അദ്ദേഹത്തെ എടുക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവരാജ്യത്തിൽ ഒരു സ്ഥാനമുണ്ട്. നാം എല്ലാവരും ഒത്തൊരുമിച്ചായിരിക്കുന്നു, വ്യത്യസ്തമായ കൃപാവരങ്ങളും, എന്നാൽ ഏക ആത്മാവുമാകുന്നു. വ്യത്യസ്തമായ വെളിപ്പെടുത്തലുകൾ എന്ന് പറയാൻ ഞാൻ അർത്ഥമാക്കുന്നു, എന്നാൽ ഏക ആത്മാവാകുന്നു. ഇന്ന് രാത്രിയിൽ യോഗങ്ങൾ, ആരാധനാ സഭ 6:30 തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ റേഡിയോ ദേശങ്ങളിലാണെങ്കിൽ കടന്നുവന്ന് ഇത് ശ്രദ്ധിക്കുക. ഇതെല്ലാം എപ്പോഴും മനോഹരമായിരിക്കുന്നതാണ്. ഈ യോഗത്തിന് ശേഷം പ്രാർത്ഥനയ്ക്കായുള്ള കാർഡുകൾ ഉടനെ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അത് യോഗം പിരിച്ചുവിട്ട് കഴിയുന്ന ഉടനെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനയ്ക്കായുള്ള കാർഡിന്റെ ആവശ്യമുണ്ടെങ്കിൽ തരുന്നതാണ്. കുറച്ചു നേരം മുമ്പ് എനിക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിരുന്നു. എന്റെ മകനോ അല്ലെങ്കിൽ ശ്രീമാൻ മെഴ്സിയറോ ശ്രീമാൻ ഗോഡോ ഈ പ്രാർത്ഥനയ്ക്കായുള്ള കാർഡുകൾ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്നു കൊള്ളുക. യോഗം കഴിയുന്ന ഉടനെ തന്നെ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊള്ളുക. അതിനാൽ അവർക്ക് നിങ്ങളെ ഒരു നിരയിൽ കൂടെ കൊണ്ടുവന്നിട്ട് എളുപ്പം കാർഡുകൾ വിതരണം ചെയ്യാൻ കഴിയും. അത് ബാൽക്കണിയിലും തറയിലും അടിത്തറയിലും അതെവിടെയായിരുന്നാലും അങ്ങനെ ആയിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊള്ളുക. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായുള്ള കാർഡിന് വേണ്ടിയാണ് എന്ന് അവർ അറിഞ്ഞുകൊള്ളും. അതിനുശേഷം രോഗികൾക്കായി ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിന്റെ വിചാരത്തെ മാറ്റുന്നില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ മതി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു പാഠത്തിനു വേണ്ടി, എന്റെ ജീവകഥ തുടങ്ങുന്നതിന് വേണ്ടി എബ്രായർ എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 12-ാം വാക്യത്തൊട്ട് നമുക്ക് വായിക്കാൻ തുടങ്ങാം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പാഠം മാതിരിയാണ്. കാരണം ഇതൊരു ജീവകഥയാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ നാം അതിനെ അതുപോലെ പ്രശംസിക്കുന്നില്ല. വിശേഷിച്ചും ഒരു മനുഷ്യന്റെ കഴിഞ്ഞകാലത്തെ, അത് എന്റേതുപോലെ ഇരുണ്ടതാണെങ്കിൽ ഒട്ടും ചെയ്യുന്നില്ല. എന്നാൽ നാം തിരുവെഴുത്ത് വായിക്കുകയാണെങ്കിൽ ദൈവം തിരുവെഴുത്തുകളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഓർത്തു. എന്റെ വിചാരം എന്നത്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത് എന്നതാകുന്നു. ലോസ് ഏഞ്ചൽസിനെ കുറിച്ച് നിങ്ങൾ വളരെ ഇഷ്ടമുള്ളവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട്. ഇതൊരു വലിയ മനോഹരമായ നഗരമാകുന്നു. അത് മൂടൽ മഞ്ഞോടുകൂടിയതാണെങ്കിലും ഇതൊരു മനോഹരമായ നഗരമാകുന്നു, നല്ല കാലാവസ്ഥയുമാകുന്നു. എന്നാൽ ഈ നഗരത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഇതിനൊരവസാനമുണ്ടാകേണ്ടതിരിക്കുന്നു. ഞാൻ റോമിലെ വലിയ ചക്രവർത്തിമാരുടെ നഗരങ്ങളിൽ നിന്നിട്ടുണ്ട്. അവർ ഈ നഗരങ്ങളെ അനശ്വരമായി പണിതു എന്നവർ വിചാരിച്ചിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 20 അടി പോലും കുഴിക്കേണ്ടിയിരുന്നു. ഫറവോമാരുടെ വലിയ സാമ്രാജ്യങ്ങളിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഈ വലിയ ഫറവോമാർ വാണിരുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനായി നിങ്ങൾക്ക് ഭൂമി കുഴിക്കേണ്ടതായിട്ടുണ്ട്. നാം എല്ലാവരും നമ്മുടെ നഗരത്തെയും നമ്മുടെ സ്ഥലങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇത് നിലനിൽക്കുന്നതല്ല എന്നോർക്കുക. ഞാനൊരു ബാലനായിരുന്നപ്പോൾ ഞാനൊരു മധുരദ്രവം നൽകുന്ന ഒരു വൃക്ഷത്തിന്റെ അടുക്കൽ പോകുമായിരുന്നു. എന്റെ ദേശത്ത് വളരെയധികം ഈടുള്ള തടിയുണ്ടായിരുന്നു. കൂടാതെ ഈ മധുരദ്രവം തരുന്ന ശർക്കര മരവും ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ കടുപ്പമുള്ള ശർക്കര മരമെന്നും ഇളം ശർക്കര മരമെന്നും വിളിച്ചിരുന്നു. ഈ വലിയ അതിബൃഹത്തായ മരം ഏറ്റവും മനോഹരമായ ഒരു വൃക്ഷമായിരുന്നു. ഞാൻ കൊയ്ത്തുകാലത്ത് പണി കഴിഞ്ഞ് വയലിൽ നിന്ന് വരുമ്പോൾ ഈ വലിയ മരത്തിനടിയിൽ പോയിരുന്ന് മേലേക്ക് നോക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതിന്റെ കനമുള്ള ശാഖകളും വലിയ തായ്തടിയും കാട്ടിലാടുന്നത് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും, ഈ വൃക്ഷം 100 വർഷങ്ങളായി ഇവിടെ ആയിരിക്കുന്നുവെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അധികം നാളുകളായിട്ടില്ല എനിക്ക് ആ പഴയ വൃക്ഷത്തെ ഒന്ന് കാണുവാനുള്ള അവസരം കിട്ടി. അതിന്റെ വെറും കുറ്റി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. ഇല്ല, ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്നതായ യാതൊന്നും നിലനിൽക്കുന്നതല്ല. അതിന് ഒരവസാനമുണ്ടായിരിക്കണം. നശ്വരമായ എല്ലാത്തിനും അനശ്വരതയ്ക്ക് വഴികൊടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാം എത്ര പെരുവഴികൾ ഉണ്ടാക്കിയാലും എത്ര നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാലും ഇതെല്ലാം പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ യാതൊന്നിനും നിലനിൽക്കാൻ കഴിയില്ല. എന്നാൽ അദൃശ്യമായതാണ് നിലനിൽക്കുന്നത്. ഞങ്ങൾ ജീവിച്ചിരുന്ന തടി കൊണ്ടുള്ള മണ്ണിനാൽ വിടവുകളോടുകൂടിയ വീട് ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ വളരെ പേർ ഒരിക്കലും ചെളി കൊണ്ട് വിള്ളലോടുകൂടി ഉണ്ടാക്കിയ ഒരു വീട് കണ്ടിട്ടുണ്ടാകില്ല. എന്നാൽ അത് മുഴുവൻ മണ്ണുകൊണ്ട് വിള്ളലുകൾ ഉണ്ടാക്കിയതും വലിയ തടികളോട് കൂടിയതുമായിരുന്നു. അത് 100 വർഷത്തോളമെങ്കിലും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ വീട് നിൽക്കുന്നിടത്ത് ഒരു പാർപ്പിട പദ്ധതിയായിരിക്കുന്നു. ഇത് വളരെയധികം വ്യത്യസ്തമായിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിനെ നോക്കുമായിരുന്നു. അദ്ദേഹം പൊക്കം കുറഞ്ഞ ഉറച്ച ബലിഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വനത്തിൽ ജോലി ചെയ്തിരുന്ന ശ്രീമാൻ കൂട്സിനെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. അദ്ദേഹം ഒരു ശക്തനായിരുന്നു. ഏകദേശം 1 വർഷം മുമ്പ് ശ്രീമാൻ കൂട്സ് എന്റെ ഒരു നല്ല സുഹൃത്താകുന്നു. ആദ്യത്തെ ബാപ്റ്റിസ്റ്റ് സഭയിലെ മൂപ്പനാകുന്നു. അദ്ദേഹം പറഞ്ഞു, ബില്ലി, നീ ഒരു ശക്തനായ മനുഷ്യനാകേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ കൂട്സ്, ഞാൻ അതാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ പിതാവിനെ പോലെ ചെയ്യുകയാണെങ്കിൽ നീ അതുപോലെ ആയിത്തീരും. ഞാൻ ആ മനുഷ്യനെ 140 പൗണ്ട് ഭാരമുള്ള തടി ചരക്ക് വണ്ടിയിൽ സ്വയം കയറ്റുന്നത് കണ്ടിട്ടുണ്ട്. അത് തന്നെ 900 പൗണ്ടോളം ഭാരമുള്ളതായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. അദ്ദേഹം ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. അമ്മ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം കുളിച്ചിട്ട് അത്താഴത്തിനായി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുറ്റത്തായി ഒരു ആപ്പിൾ മരമുണ്ടായിരുന്നു. അതോടൊപ്പം കൂടാതെ 3-4 എണ്ണം പിന്നിലായും ഉണ്ടായിരുന്നു. നടുക്കുള്ള മരത്തിന്മേൽ ഒരു വലിയ പൊട്ടിയതും പഴയതുമായ കണ്ണാടി അവിടെ തൂക്കിയിട്ടിരുന്നു. അത് ആണി മരത്തിന്മേൽ അടിച്ച് വളച്ചിട്ട് അതിൽ തൂക്കിയിരുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളിൽ ചില ആശാരിമാർ അതിനെ കുപ്പായം തൂക്കിയിടുന്ന ഹാങ്കർ എന്ന് വിളിക്കും. അത് കണ്ണാടിയെ അതിന്റെ സ്ഥാനത്ത് പിടിച്ചു വെക്കുന്നതിനായി വളച്ചിരുന്നു. കൂടാതെ ഒരു പഴയ തകരം കൊണ്ടുള്ള ചീപ്പുമുണ്ടായിരുന്നു. പഴയ പരിഷ്കാരത്തിലുള്ള തകരം കൊണ്ടുള്ള ചീപ്പ് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? എനിക്കത് കാണാൻ കഴിയും. കൂടാതെ അവിടെ ഒരു ചെറിയ കഴുകുന്നതിനുള്ള ബെഞ്ചുമുണ്ടായിരുന്നു. അതൊരു ചെറിയ തടിക്കഷണത്തിന്റെ അടിയിൽ ചെറിയ ചരിഞ്ഞ കാലുകൾ മരത്തിന്മേലായി ആണിയടിച്ചിരുന്നു. ഒരു ചെറിയ ഗന്ധക പമ്പ് ഈ മരത്തിനടിയിൽ കഴുകുന്ന വെള്ളത്തെ പുറത്താക്കുന്നതിനായിട്ടുണ്ടായിരുന്നു. അമ്മ ആഹാരത്തിന്റെ സഞ്ചി കൊണ്ട് വലിയ തൂവാലകൾ ഉണ്ടാക്കുമായിരുന്നു. ആരെങ്കിലും ഒരാഹാരത്തിന്റെ സഞ്ചി കൊണ്ടുള്ള തൂവാല ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ വീട്ടിലായിരിക്കുന്നത് പോലെ എനിക്ക് വാസ്തവമായി അനുഭവപ്പെടുന്നു. ഈ തൂവാലകൾ വലുതും പരിക്കമേറിയതുമായിരുന്നു. അമ്മ കൊച്ചുകുട്ടികളായ ഞങ്ങളെ കുളിപ്പിച്ചിട്ട് തുടയ്ക്കുമ്പോൾ അത് തൊലിയുരിക്കുന്ന മാതിരി അനുഭവപ്പെടുമായിരുന്നു. ഈ പഴയ ആഹാര സഞ്ചിയെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് നാരുകളെ അവൾ വലിച്ചെടുത്തിട്ട് അതിനെ ഒരുവിധം അലങ്കരിക്കുന്നതിന് വേണ്ടി ചെറിയ തൊങ്ങലുകൾ ഉണ്ടാക്കുമായിരുന്നു. കച്ചി കൊണ്ടുള്ള ഒരു തലയിണ ഉറയിൽ എത്ര പേർ ഉറങ്ങിയിട്ടുണ്ട്? ശരി, എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ഉമി കൊണ്ടുള്ള തലയിണ എന്താണെന്ന് എത്ര പേർക്കറിയാം? സഹോദരൻ ഗ്രോവർ, ഞാനിപ്പോൾ വീട്ടിലായിരിക്കുന്നു എന്നുള്ളത് ഒരു തീർച്ചയായ കാര്യമാണ്. കച്ചി കൊണ്ടുള്ള തലയിണയും അങ്ങനെ ഒന്നിൽ നിന്ന് ഞാൻ വന്നിട്ട് അധിക നാളുകളായിട്ടില്ല. ഓ, ഇത് ഉറങ്ങാൻ നല്ലതാണ്, കുളിർമയാണ്. അതിനുശേഷം തണുപ്പ് കാലത്ത് നിങ്ങൾക്കറിയാമോ, തൂവൽ വെച്ച് കെട്ടിയ കിടക്കയിൽ ഞങ്ങൾ കിടക്കും. എന്നിട്ട് ഞങ്ങളുടെ മേലെയായി ഒരു ക്യാൻവാസ് തുണ്ട് വലിച്ചിടും, കാരണം വീടിന്റെ വിള്ളലുകൾ കൂടി മഞ്ഞ് അടിച്ചു കയറുമായിരുന്നു. അവിടെയുള്ള പഴയ തടിപ്പലകൾ മേലോട്ട് ഉയർന്നിട്ട് മഞ്ഞ് അകത്തേക്ക് അതിൽ കൂടി അടിച്ചു കയറി വരുമായിരുന്നു. ഓ, എനിക്കത് നല്ലവണ്ണം ഓർക്കാൻ കഴിയും. എന്റെ പിതാവിന്റെ പക്കൽ ഒരു ഷേവ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അത് ഗോതമ്പ് കച്ചി കൊണ്ടുണ്ടാക്കിയതായിരുന്നു. കച്ചി കൊണ്ടുണ്ടാക്കിയ ഷേവ് ചെയ്യുന്ന ബ്രഷായിരുന്നു. അദ്ദേഹം അമ്മയുണ്ടാക്കിയ ക്ഷാരജല സോപ്പ് എടുക്കും, അത് കൂട്ടിച്ചേർത്ത് ധാന്യത്തിന്റെ കച്ചി കൊണ്ടുണ്ടാക്കിയ ബ്രഷ് കൊണ്ട് മുഖത്ത് തേച്ചിട്ട് ഒരു നീണ്ട കത്തി കൊണ്ട് വടിക്കുമായിരുന്നു. ഞായറാഴ്ച അദ്ദേഹം കടലാസ് തുണ്ടെടുത്തിട്ട് കോളറിന് ചുറ്റുമായി ഒട്ടിക്കുമായിരുന്നു. അവർ അഭ്രം കൊണ്ടുള്ള കോളർ ധരിച്ചിരുന്നതിനാൽ സോപ്പ് പത ഷർട്ടിന്റെ കോളറിൽ പറ്റാതിരിക്കുന്നതിനായി കടലാസ് ഒട്ടിക്കുമായിരുന്നു. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ. അവിടെ താഴെയായിട്ടുള്ള ഒരു ചെറിയ അരുവിയെ ഞാൻ ഓർക്കുന്നു. അവിടെ നിന്നും കുടിക്കുന്നതിനുള്ള വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഒരു ചുരക്ക കൊണ്ടുള്ള തൊട്ടി കൊണ്ട് ഞങ്ങൾ വെള്ളം വലിച്ചെടുത്തിരുന്നു. ചുരക്ക കൊണ്ടുള്ള ഒരു തൊട്ടി എത്ര പേർ കണ്ടിട്ടുണ്ട്? ശരി, എങ്കിൽ കെന്റുക്കിയിൽ നിന്നുള്ളവർ ഇവിടെ എത്ര പേരുണ്ട്? യാ, കൊള്ളാം, ഇവിടെ കെന്റുക്കിക്കാരെ നോക്കുക. കൊള്ളാം, ഞാനും അത് തന്നെയാകുന്നു. ഞാൻ ഓർത്തു ഇവിടെ എല്ലാവരും ഓക്കിക്കാരും ആർക്കിക്കാരുമായിരിക്കും, എന്നാൽ കെന്റുക്കിക്കാർ കടന്നു വന്നതുപോലെയുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് കെന്റുക്കിയിൽ നിന്നും എണ്ണ കിട്ടിയിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അവരിൽ ചിലർ ഇതുവഴി കടന്നു വരാനിടയുണ്ട്. അത് കഴിഞ്ഞ് എന്റെ പിതാവ് അകത്ത് വന്ന് കുളിച്ചിട്ട് അത്താഴത്തിന് വരുന്നത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഉടുപ്പിന്റെ കൈകൾ മേലേക്ക് ചുരുട്ടി വെക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ തടിച്ചു കുറുകിയതായിരുന്നു. അദ്ദേഹം കൈകൾ കഴുകുന്നതിന് വേണ്ടി നീട്ടുകയും പിന്നെ മുഖത്ത് വെള്ളമൊഴിക്കുകയും ചെയ്തിരുന്നു. ഈ മാംസപേശികൾ അദ്ദേഹത്തിന്റെ കൈകളിൽ തടയിട്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ പറഞ്ഞു എന്റെ പിതാവ് 150 വയസ്സ് വരെ ജീവിക്കും. അദ്ദേഹം അത്രമാത്രം ബലവാനായിരുന്നു. എന്നാൽ അദ്ദേഹം 52 വയസ്സിൽ മരിച്ചുപോയി. ഇവിടെ നമുക്കൊരു നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. അത് ശരിയാണ്, നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചെറിയ യാത്ര തുടങ്ങാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും എനിക്കുള്ള മാതിരി ഒരു ജീവകഥയുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ ഓർമ്മകളുടെ പാതയിൽ ഉലാത്തുന്നത് ഒരു നല്ല കാര്യമാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ? നാം എല്ലാവരും കൂടി പിന്നിലേക്ക് പോയിട്ട് കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴുള്ള നമ്മുടെ അനുഭവത്തെ പിന്നിലേക്ക് പോയൊന്ന് നോക്കാം. ഇത് ജീവകഥയുടെ ആദ്യ ഭാഗമാകുന്നു. ഞാൻ തീരെ ചുരുക്കമായിട്ട് മാത്രം ഇത് എടുക്കുന്നതാണ്, കാരണം ഇത് പുസ്തകത്തിലായിരിക്കും. നിങ്ങൾ പലരുടെയും കയ്യിൽ പുസ്തകമുണ്ടായിരിക്കുന്നു. കെന്റുക്കിയുടെ മലമുകളിലുള്ള ഒരു ചെറിയ തടി കൊണ്ടുണ്ടാക്കിയ കുടിലിൽ ഞാൻ ജനിച്ചിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു മുറിയിലായിരുന്നു. തറയിൽ ഒരു ചവിട്ടിയോ ഒരു തടി പോലും ഉണ്ടായിരുന്നില്ല. അത് വെറും ശൂന്യമായ സാധാരണപ്പെട്ട ഒരു തറയായിരുന്നു. മൂന്ന് കാലുകളോടുകൂടി ഒരു മരക്കുറ്റിയുടെ മേൽഭാഗം മുറിച്ചത് ഒരു മേശയായിട്ടുണ്ടായിരുന്നു. ഈ ബ്രണഹാംകാരെല്ലാം കൂടി അതിന് ചുറ്റുമായി കൂടിയിരുന്നു. ഈ ചെറിയ കുടലിന്റെ മുമ്പിലായി ചേറിൽ കിടന്ന് ഉരുണ്ടിരുന്നു. ഞങ്ങൾ സഹോദരന്മാരെല്ലാം കൂടി അവിടെ കിടന്ന് പൊടിയിൽ ഉരുളുന്നത് കണ്ടാൽ ഒരു കൂട്ടം കങ്കാരികളെ പോലെ തോന്നിയിരുന്നു. ഞങ്ങൾ 9 പേരും ഒരു പെൺകുട്ടിയുമായിരുന്നു. ഈ ഒരു കൂട്ടം ആൺകുട്ടികളോടൊപ്പം അവൾക്ക് വാസ്തവമായും ഒരു കഷ്ടം പിടിച്ച സമയമായിരുന്നു. എന്നിരിക്കലും ആ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അവളെ ബഹുമാനിക്കേണ്ടിയിരുന്നു. അവൾ ഞങ്ങളോടൊപ്പം എങ്ങും പോകില്ലായിരുന്നു. ഞങ്ങൾ അവളെ തിരികെ ഓടിച്ചു കളയും. അവളൊരു പെൺകുട്ടിയായിരുന്നു, അതുകൊണ്ട് അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
മേശയ്ക്ക് പിന്നിലായി ഞങ്ങൾക്ക് രണ്ട് കസേരകൾ ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. അത് ചെതുക്കിച്ച മരത്തിന്റെ ശാഖ കൊണ്ടുണ്ടാക്കിയതായിരുന്നു.
അത് ഹിക്കറിയുടെ തൈമരം കൂട്ടിച്ചേർത്തിട്ട് അതിന്റെ തൊലി കൊണ്ട് അടിഭാഗം ചുറ്റിയതായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഹിക്കറിയുടെ തൊലി കൊണ്ടുള്ള കസേര കണ്ടിട്ടുണ്ടോ? എനിക്ക് അമ്മയെ ഇപ്പോഴും കേൾക്കാൻ കഴിയും. അതിനുശേഷം ഞങ്ങൾ തടി കൊണ്ടുണ്ടാക്കിയ തറയോടുകൂടിയ ഒരു ചെറിയ വീട്ടിൽ പാർത്തിരുന്നു. അവളുടെ മടിയിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് താരാട്ട് പാടുമ്പോൾ
ഈ പഴയ കസേര തറയിൽ ബാങ് ഇട്ടി ബാങ് ഇട്ടി ബാങ് എന്ന് ശബ്ദമുണ്ടാക്കുമായിരുന്നു. അമ്മ തുണി കഴുകുകയും മറ്റും ചെയ്യുമ്പോൾ ഞാൻ ഈ കൊച്ചുകുട്ടികളെ വാതിലിന് പുറത്തു പോകാതെ നോക്കിയിരുന്നു. അവൾ അരുവിയിൽ നിന്നും വെള്ളം കോരുന്നതിന് വേണ്ടി പോകുമ്പോൾ ഒരു കസേര എടുത്ത് വാതിലിന് കുറുകയായി തിരിച്ചു മറിച്ചിടും. ഇത് അവൾ അരുവിയിലേക്ക് വെള്ളത്തിനായി പോകുമ്പോൾ കൊച്ചുകുട്ടികളെ പുറത്തേക്ക് പോകുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ എന്റെ അമ്മയ്ക്ക് 15 വയസ്സും എന്റെ പിതാവിന് 18 വയസ്സും പ്രായമായിരുന്നു. അവരുടെ 9 കുട്ടികളിൽ മൂത്തവൻ ഞാനായിരുന്നു. ഞാൻ ജനിച്ച പ്രഭാതത്തെക്കുറിച്ച് അവർ എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ തീരെ ദരിദ്രരായിട്ട് ദരിദ്രരിൽ വെച്ച് ഏറ്റവും ദരിദ്രരായിരുന്നു. ഞങ്ങളുടെ ഈ ചെറിയ കുടിലിന് ഒരു ജനല് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ തടികൊണ്ടുണ്ടാക്കിയ വാതിൽ മാത്രം തുറക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരു ജനലിന് പകരം ഒരു ചെറിയ കിളിവാതിൽ പകൽ സമയത്ത് തുറക്കുകയും രാത്രിയിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. ആ നാടുകളിൽ വൈദ്യുത പ്രകാശങ്ങളോ മണ്ണെണ്ണ പോലും കത്തിക്കുന്നതിനുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഗ്രീസ് കൊണ്ടുള്ള വിളക്ക് എന്ന് വിളിക്കപ്പെടുന്ന സംഗതിയാണ് ഉണ്ടായിരുന്നത്. ഒരു ഗ്രീസ് കൊണ്ടുള്ള വിളക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ എപ്പോഴെങ്കിലും കാറ്റാടി മരത്തിന്റെ കെട്ട് കത്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു കാറ്റാടി മരത്തിന്റെ കെട്ടെടുത്ത് കത്തിച്ചിട്ട് ഒരു മൂടിമേൽ വെക്കുക, അത് കത്തിക്കൊണ്ടിരിക്കും. അത് സ്വല്പമൊന്ന് പുകയും എന്നാൽ അത് പുകയുന്നതിന് മറ്റുപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഈ മുറി മുഴുവൻ പുകഞ്ഞിരുന്നു. അത് നല്ലപോലെ പുകഞ്ഞിരുന്നു, കാരണം മേൽക്കൂര ഉയരത്തിലായിരുന്നതിനാൽ അതിൽ കൂടെ വലിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഞാൻ 1909 April 6 ജനിച്ചു. ഇപ്പോൾ അതെന്നെ 25 കുറച്ച് മേലേക്കാക്കിയിരിക്കുന്നു എന്ന് തീർച്ചയാകുന്നു നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ജനിച്ച ദിവസം രാവിലെ അവർ ഈ ചെറിയ കിളിവാതിൽ തുറന്നതായി അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് ഡോക്ടർമാരില്ലായിരുന്നു, ഒരു സൂതികർമ്മിണിയാണ് ഉണ്ടായിരുന്നത്. ആ സൂതികർമ്മിണി എന്റെ വല്യമ്മയായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ എന്റെ ആദ്യത്തെ കരച്ചിലിൽ അമ്മ സ്വയം അവളുടെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൾ തന്നെ സ്വയം ഒരു കുഞ്ഞിൽ നിന്നും ഒട്ടും കൂടിയിരുന്നില്ല. അങ്ങനെ അവർ നേരം പുലരുമ്പോൾ ഏകദേശം 5 മണിക്ക് ഈ ചെറിയ വാതിൽ തുറന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുറ്റിച്ചെടിയുടെ അരികിലായി ഒരു റോബിൻ പക്ഷിയിരുന്നിരുന്നു. നിങ്ങളെല്ലാവരും അതിന്റെ പടത്തെ എന്റെ ജീവകഥയുടെ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഈ റോബിൻ പക്ഷി അവിടെ ഇരുന്നുകൊണ്ട് തന്റെ മുഴുവൻ കഴിവും എടുത്ത് പാടിയിരുന്നു. ഞാൻ എപ്പോഴും റോബിൻ പക്ഷികളെ ഇഷ്ടപ്പെട്ടിരുന്നു. റേഡിയോ ദേശങ്ങളിലുള്ളവരായ നിങ്ങൾ എന്റെ റോബിൻ പക്ഷിയെ വെടിവെക്കരുത്. അവയെല്ലാം എന്റെ പക്ഷിയാകുന്നു. ഈ റോബിൻ പക്ഷിയുടെ നെഞ്ച് എങ്ങനെയാണ് ചുമന്നതെന്നുള്ളതിന്റെ ഇതിഹാസം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു നിമിഷം ഇവിടെ നിർത്തിയിട്ട് അത് പറയാം. അതിന് ഈ ചുമന്ന നെഞ്ച് എങ്ങനെയാണ് ഉണ്ടായത്? ഒരു ദിവസം രാജാക്കന്മാരുടെ രാജാവ് കുരിശിൽ കിടന്ന് മരിക്കുകയായിരുന്നു. അവൻ കഷ്ടപ്പെടുകയും ആർക്കും അവന്റെ അടുക്കൽ ചെല്ലാനും കഴിഞ്ഞിരുന്നില്ല. അവനെ സഹായിക്കുന്നതിന് വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ തവിട്ട് നിറമുള്ള ഈ പക്ഷി കുരിശിൽ നിന്നും ആണികളെ വലിച്ചൂരാൻ ആഗ്രഹിച്ചിരുന്നു. അത് കുരിശിലേക്ക് പറന്നു വന്നിട്ട് ആണി വലിച്ചെടുക്കാൻ ആഞ്ഞുകൊണ്ടിരുന്നു. അത് വലിച്ചെടുക്കുന്നതിന് ഈ പക്ഷി തീരെ ചെറുതായിരുന്നു. അങ്ങനെ അതിന്റെ ഈ ചെറിയ നെഞ്ച് മുഴുവൻ രക്തത്താൽ നിറഞ്ഞിരുന്നു. അതിനുശേഷം തൊട്ട് അതിന്റെ നെഞ്ച് ചുവന്നതായി തീർന്നു. നിങ്ങൾ അതിനെ വെടിവെക്കരുത്, അതിനെ ഒറ്റയ്ക്ക് വിട്ടുകളയുക. അത് ഈ ചെറിയ കിളിവാതിലിന് അരികിലായിരുന്നു കൊണ്ട് കുരുവികൾ പാടുന്നത് പോലെ ചിലച്ചിരുന്നു. എന്റെ പിതാവ് ഈ ചെറിയ വാതിൽ പുറത്തേക്ക് തള്ളി. അങ്ങനെ അവർ ഈ ചെറിയ വാതിൽ പുറത്തേക്ക് തള്ളിയപ്പോൾ അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഈ പ്രകാശം വാതിലിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞ് കിടക്കയുടെ മേലായി തൂങ്ങിക്കിടന്നു എന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു. വലിയമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബം ഒരു ഈശ്വരഭക്തിയുള്ള കുടുംബമായിരുന്നില്ല. എന്റെ ജനങ്ങൾ കത്തോലിക്കരായിരുന്നു. ഞാൻ 2 വശത്തും കൂടി ഐറിഷ് ആയിരുന്നു. എന്റെ പിതാവ് ഒരു കർക്കശമായ ഐറിഷ് ബ്രണഹമായിരുന്നു. എന്റെ മാതാവ് ഹാർവി ആയിരുന്നു. അവളുടെ പിതാവ് മാത്രം ഒരു ചെറോക്കി ഇന്ത്യനെ വിവാഹം കഴിച്ചിരുന്നു. അത് ഐറിഷിന്റെ ആ ചെറിയ രക്തധാരയെ പൊട്ടിച്ചിരുന്നു. എന്റെ അമ്മയും അപ്പനും പള്ളിയിൽ പോയിരുന്നില്ല. അവർ സഭ കൂടാതെയാണ് വിവാഹിതരായത്. അവർക്ക് യാതൊരു മതവുമില്ലായിരുന്നു. ഈ മലകളുടെ മുകളിൽ ഒരു റോമൻ കത്തോലിക്ക സഭ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ കുടിയേറിപ്പാർപ്പുകാരിൽ 2 ബ്രണഹാംകാർ അവിടെ വന്നിരുന്നു. അതിൽ നിന്ന് ബ്രണഹാമിന്റെ മുഴുവൻ തലമുറയും വിളച്ചു വന്നു. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ വംശാവലിയാകുന്നു. അങ്ങനെ അവർ ഈ കിളിവാതിൽ തുറക്കുകയും ഈ വെളിച്ചം കടന്നുവന്ന് അവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഈ സന്ദർഭത്തിലേക്ക് എന്റെ പിതാവ് ഒരു പുതിയ കുപ്പായം അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിയിരുന്നു എന്ന് അമ്മ പറഞ്ഞിരുന്നു. ഈ കുപ്പായത്തിന്റെ താഴെയുള്ള അരികിൽ കൈയിട്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നിരുന്നു. അത് കാട്ടിൽ വസിക്കുന്നവരും മരം വെട്ടുകാരും ആ നാടുകളിൽ ഉപയോഗിച്ചിരുന്നതായിരുന്നു. അങ്ങനെ ഇത് അവരെ ആകപ്പാടെ പേടിപ്പിച്ചു കളഞ്ഞിരുന്നു. അതിനുശേഷം 10 ദിവസമോ മറ്റോ കഴിഞ്ഞപ്പോൾ ഒപ്പോസം കിങ്ഡം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബാപ്റ്റിസ്റ്റുകാരുടെ പള്ളിയിൽ അവരെന്നെ കൊണ്ടുപോയി. ഒപ്പോസം കിങ്ഡം ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്നായിരുന്നു അതിന്റെ പേര്. അതൊരു പേര് തന്നെയാണ്. അവിടെ ഒരു സർക്കിട്ട് നടത്തുന്ന പഴയ പരിഷ്കാരത്തോടുകൂടിയ ഒരു ബാപ്റ്റിസ്റ്റ് പ്രാസംഗികൻ 2 മാസം ഇരിക്കെ ഒരു വട്ടം അതുവഴി കടന്നു വന്നിരുന്നു. അപ്പോൾ ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചെറിയ യോഗവും കുറച്ച് പാട്ടുകൾ പാടിപ്പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പലപ്പോഴും അവർക്ക് ഈ സർക്കിട്ട് ചെയ്യുന്ന പ്രാസംഗികളിൽ കൂടി യോഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഈ പ്രാസംഗികൻ എല്ലാ വർഷവും ചാക്ക നിറച്ച മത്തങ്ങയും അതുപോലെയുള്ള കാര്യങ്ങളും അവർ വളർത്തിയിരുന്ന കൃഷിയിൽ നിന്നും കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അങ്ങനെ ഈ പ്രാസംഗികൻ വരികയും ഒരു കൊച്ചുകുട്ടിയായ എനിക്ക് വേണ്ടി പ്രാർത്ഥനകളെ അർപ്പിക്കുകയും ചെയ്തു. അത് പള്ളിയിലേക്കുള്ള എന്റെ ആദ്യത്തെ യാത്രയായിരുന്നു. അതിന്റെ ഏകദേശം 2 വർഷം പ്രായം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദർശനം എനിക്കുണ്ടായി. അവർ മലയിലുള്ള എല്ലാവരോടും ഈ വെളിച്ചം കടന്നു വന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനാൽ അവർ അതിനെ സങ്കല്പിക്കാൻ ശ്രമിച്ചിരുന്നു. ചിലർ പറഞ്ഞു അതൊരു പക്ഷേ സൂര്യപ്രകാശം വീട്ടിലുള്ള കണ്ണാടിയിൽ പതിഞ്ഞതായിരിക്കണം. എന്നാൽ അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നില്ല. കൂടാതെ സൂര്യൻ ഉദിച്ചിരുന്നതുമില്ല. അത്രയും വെളുപ്പായിട്ട് 5 മണിയായിരുന്നതേ ഉള്ളൂ. അങ്ങനെയെല്ലാം പറഞ്ഞ് അവർ അത് വിട്ടുകളഞ്ഞു. അതിനുശേഷം എനിക്ക് ഏകദേശം 3 വയസ്സായപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ളവനാകേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതൊഴിവാക്കിക്കൊണ്ട് കടന്നുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. എന്നിരിക്കലും സത്യം പറയുന്നതിനു വേണ്ടി നിങ്ങളോട് സ്വയമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനങ്ങളോട് സത്യം പറഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് സത്യസന്ധനായിരിക്കുക, പിന്നെ എല്ലായ്പ്പോഴും അത് തന്നെയായിരിക്കും. ഒരു ഈശ്വര വിശ്വാസമുള്ള വ്യക്തിയിൽ നിന്നും എന്റെ പിതാവ് വളരെ ദൂരത്തായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട മലകളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ട് എപ്പോഴും തുടർച്ചയായി മദ്യപിച്ചിരുന്നു. അദ്ദേഹം ഒരു വഴക്കിൽ ചില കുഴപ്പങ്ങളിൽ ചെന്നകപ്പെട്ടു. മലമുകളിൽ വെച്ചുള്ള ഏതോ ഒരു പാർട്ടിയിൽ വെച്ച് 3-4 പേർ തമ്മിൽ വഴക്കും വെടിവെപ്പും കത്തിക്കുത്തുമായിട്ട് മിക്കവാറും മരിക്കുന്ന അവസ്ഥയിലെത്തിയിരുന്നു. എന്റെ പിതാവ് ഈ വഴക്കിന്റെ നായകനായിരുന്നു. ഈ വഴക്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതന് മുറിവേറ്റിട്ട് ആരെയോ കസേര കൊണ്ട് അടിച്ചിരുന്നു. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നിട്ട് അയാൾ എന്റെ പിതാവിന്റെ സ്നേഹിതനെ തറയിലിട്ട് നെഞ്ചത്തുകൂടി കത്തികൊണ്ട് കുത്താൻ പോകുകയും എന്റെ പിതാവ് അവന്റെ ഭാഗത്തെ എടുക്കുകയും ചെയ്തു. അത് വാസ്തവമായും ഒരു ഭയങ്കരമായ വഴക്കായിരുന്നു. കാണും എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്നും വളരെ മൈലുകൾ ദൂരത്തായ ബർസ്കസ് വില്ലയിലേക്ക് കുതിരയുടെ മേൽ എന്റെ പിതാവിന്റെ പിന്നാലെ ഗ്രാമത്തലവനെ അവർ അയച്ചിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ മരിക്കാറായി കിടന്നിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ പോവുകയാണ്. വില്യാർബർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മക്കളിൽ ചിലർ കാലിഫോർണിയയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അയാൾ ഒരു ചട്ടമ്പിയും കരുത്തനായ ഒരു മനുഷ്യനും ആയിട്ട് തന്റെ സ്വന്തം മകനെ വേലിയഴികൊണ്ട് അടിച്ചു കൊന്നു കളഞ്ഞിരുന്നു. അയാൾ ഒരു കരുത്തനായ മനുഷ്യനും ദുഷ്ടതയേറിയ മനുഷ്യനുമായിരുന്നു. അങ്ങനെ അയാളും എന്റെ പിതാവുമായിട്ട് ഒരു വലിയ കത്തിക്കുത്തുണ്ടായി. എന്റെ പിതാവ് അയാളെ മിക്കവാറും കൊന്നുകളഞ്ഞിരുന്നു എന്ന് പറയാം. അതിനാൽ അദ്ദേഹത്തിന് കെൻഡിക്ക് വിട്ട് 6 മറികടന്ന് ഇന്ത്യാനയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ആ സമയത്ത് കെൻഡിക്കിയിലെ ലൂയിവിലയിൽ താമസിച്ചിരുന്നു. അദ്ദേഹം കെൻഡിക്കി ലൂയിവിലയിലുള്ള ബുഡുമൊസൈക് തടിമലിൽ സഹമേൽനോട്ടക്കാരനായിരുന്നു. അങ്ങനെ പിതാവ് ചെന്ന് തന്റെ ഈ മൂത്ത സഹോദരനെ കണ്ടുപിടിച്ചു. 17 മക്കളിൽ എന്റെ പിതാവ് ഏറ്റവും ഇളയവനായിരുന്നു. അങ്ങനെ തന്റെ മൂത്ത സഹോദരനെ അദ്ദേഹം ചെന്ന് കണ്ടുപിടിച്ചു. അത് അദ്ദേഹം മിക്കവാറും 1 വർഷത്തേക്ക് ഇപ്രകാരം ഓടിപ്പോയ സമയത്തായിരുന്നു. അദ്ദേഹത്തിന് തിരികെ വരാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം നിയമം അദ്ദേഹത്തെ തേടിക്കൊണ്ടിരുന്നു. അതിനുശേഷം മറ്റൊരാളുടെ പേരിൽ ഒപ്പിട്ട കത്തിൽ കൂടി ഞങ്ങൾ പിതാവിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. പിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ അറിയാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം അമ്മയോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ഈ കുടിലിന് തൊട്ട് പിന്നിലായി ഒരു നീരൊഴുക്ക് ഒഴുകിയിരുന്നു. ആ സമയത്ത് എനിക്കും എന്റെ സഹോദരനും തമ്മിൽ 11 വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു. അവൻ അപ്പോഴും എഴുന്നിരുന്നു. എന്റെ കയ്യിൽ ഒരു വലിയ കല്ലെടുത്തിട്ട് ഈ കല്ല് ചെളിവെള്ളത്തിലേക്ക് എനിക്ക് എങ്ങനെ എറിയാൻ കഴിയുമെന്ന് ഞാൻ അവനെ കാണിക്കുകയായിരുന്നു. അവിടെ നീരൊഴുക്ക് മണ്ണിൽ കൂടി ഒഴുകിയിട്ട് മുഴുവനും ചെളിമണ്ണായിരുന്നു. അവിടെ വെച്ച് ഒരു പക്ഷി മരത്തിന് മുകളിലിരുന്ന് പാടുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ ആ മരത്തിലേക്ക് നോക്കുകയും ഈ പക്ഷി പറന്നു പോവുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു ശബ്ദം എന്നോട് സംസാരിച്ചു. എനിക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കാനും ഓർക്കാനും കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം ന്യായം വിധിക്കുന്നവനായ ദൈവമായ കർത്താവ്, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ സത്യമാണെന്ന് അറിയുന്നു. ആ പക്ഷി അവിടെ നിന്നും പറന്നുപോയി കഴിഞ്ഞപ്പോൾ ആ പക്ഷിയിരുന്ന മരത്തിൽ നിന്നും ഒരു ശബ്ദം കുറ്റിച്ചെടികളിൽ കാറ്റടിക്കുന്നത് പോലെ കടന്നു വന്നു. നീ ന്യൂ ആൽബനിക്കടുത്തുള്ള ഒരു പട്ടണത്തിൽ താമസിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് 3 വയസ്സ് പ്രായമായപ്പോൾ തൊട്ട് ഈ സമയം വരെയും ഇന്ത്യാനയിലുള്ള ന്യൂ ആൽബനിക്ക് 3 മൈൽ ഉള്ളിലായി ഞാൻ ജീവിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ചെന്ന് എന്റെ അമ്മയോട് പറഞ്ഞു. ഞാൻ സ്വപ്നം കാണുകയോ മറ്റോ ആയിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇന്ത്യാനയിലേക്ക് പോകുകയും എന്റെ പിതാവ് ഒരു ധനികനായ ശ്രീമാൻ വാത്തനു വേണ്ടി പണി ചെയ്യുകയും ചെയ്തിരുന്നു. വാത്തൻ ഡിസ്റ്റിലറീസ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നു. അതിന്റെ ഒരു വലിയ ഓഹരി അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നു. അദ്ദേഹം ഒരു കോടീശ്വരനും ലൂയിവിലയിലെ കേണൽസും ബേസ്ബോളും മറ്റെല്ലാം അയാൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അതിനടുത്തായി താമസിച്ചിരുന്നു. എന്റെ പിതാവ് ഒരു പാവപ്പെട്ടവനായിരുന്നു എന്നിരിക്കലും മദ്യപിക്കാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അദ്ദേഹം ഒരു വാറ്റുപാത്രത്തിൽ വിസ്കി ഉണ്ടാക്കാൻ തുടങ്ങി. അതെന്റെ മേൽ ഒരു കഠിനമായ ജോലിയായി തീർന്നു. കാരണം ഞാൻ ഏറ്റവും മൂത്തവനായിരുന്നു. എനിക്ക് വാറ്റുപാത്രത്തിൽ വെള്ളം നിറയ്ക്കേണ്ടിയിരുന്നു. അതവർ വിസ്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കമ്പിച്ചുരുളുകളെ തണുപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം അത് വിൽക്കാൻ തുടങ്ങിയും 2-3 വാക്യപാത്രങ്ങൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, എന്നാൽ ഇത് സത്യമാകുന്നു. ഒരു ദിവസം കളപ്പുരയിൽ നിന്നും വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ സ്ഥലത്തിന് പിന്നിലായി ഒരു കുളമുണ്ടായിരുന്നു. അവിടെ നിന്നും അവർ മഞ്ഞുകട്ട മുറിച്ചിരുന്നു. അവർ മഞ്ഞുകട്ട മുറിച്ച് അറപ്പുപൊടിയിൽ ഇടുന്നത് നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇപ്രകാരമാണ് ശ്രീമാൻ വാതൻ ദേശത്ത് മഞ്ഞുകട്ട സൂക്ഷിച്ചിരുന്നത്. എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ കാർ ഡ്രൈവറായിരുന്നു, ഒരു സ്വകാര്യ കാർ ഡ്രൈവറായിരുന്നു. ഈ കുളത്തിൽ നിറച്ചും മീനുണ്ടായിരുന്നു. അവർ മഞ്ഞുകട്ട മുറിച്ചിട്ട് അറപ്പുപൊടിയിൽ കൊണ്ടുവന്നിടും. അതിനുശേഷം ചൂടുകാലത്ത് ഈ മഞ്ഞുകട്ട ഉരുകി താഴേക്ക് ഒഴുകി വരുമ്പോൾ അത് അത്രയും ശുദ്ധമായിട്ട് മഞ്ഞ് തടാകത്തിലും കൂടുതൽ കാണപ്പെട്ടിരുന്നു. അവർക്കത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു, കുടിക്കുന്നതിനല്ല. എന്നാൽ വെള്ളത്തെ തണുപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയും ബക്കറ്റിനും പാലിനും ചുറ്റുമായി വെച്ചിരുന്നു. ഒരു ദിവസം പിന്നിലുള്ള പമ്പിൽ നിന്നും വെള്ളവും നിറച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ അതൊരു പട്ടണത്തിന് ചുറ്റുമായിട്ടാകുന്നു. ആരും അവിടെ ഇല്ലാതിരുന്നതിനാൽ ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ നിന്ന് വരികയും മറ്റുള്ള കുട്ടികളെല്ലാം മീൻ പിടിക്കാൻ കുളത്തിൽ പോയി കഴിഞ്ഞു വരുന്നു. ഞാൻ മീൻ പിടിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവരെല്ലാം മീൻ പിടിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ എനിക്ക് ഈ വാറ്റുപാത്രത്തിലേക്ക് വെള്ളം നിറച്ച് കോരിക്കൊടുക്കേണ്ടിയിരുന്നു. തീർച്ചയായും ഇത് രഹസ്യമായി വെക്കേണ്ടതായിരുന്നു. ഇത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. ഇതത്രമാത്രം കഠിനമേറിയ ഒരു ജോലിയായിരുന്നു. ഒരു ചതഞ്ഞ വിരലുമായിട്ട് അതുവഴി വരുന്നത് ഞാൻ ഓർക്കുന്നു. അതിനെ പൊടിയിൽ നിന്നും സൂക്ഷിക്കുന്നതിന് വേണ്ടി വിരലിന്റെ അടിയിലായി ഒരു വിത്തിന്റെ തോട് ഞാൻ കെട്ടിവെച്ചിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? ഒരു വിത്തിന്റെ തോടിനെ ഇപ്രകാരം അതിന് താഴെയായി വെച്ചിട്ട് ഒരു ചരട് കൊണ്ട് കെട്ടും. അത് നിങ്ങളുടെ വിരലിനെ ഒരാമയുടെ തലപോലെ ഉയർത്തിപ്പിടിപ്പിക്കുകയും അങ്ങനെ അത് ഒട്ടിച്ചേർന്നിരിക്കുകയും ചെയ്യും. ഈ വിരലിനടിയിൽ കെട്ടിവെച്ചിട്ടുള്ള തോടുമായി ഞാൻ പോകുന്നിടത്തൊക്കെയും നിങ്ങൾക്ക് എന്നെ പിന്തുടരാൻ കഴിയും. ഞാൻ ചവിട്ടുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. എന്റെ പക്കൽ ധരിക്കുന്നതിനായി ചെരുപ്പുകളില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ പകുതി ശീതകാലം പോലും ചെരുപ്പ് ധരിച്ചിരുന്നില്ല. അതാരെങ്കിലും ഞങ്ങൾക്ക് തരുന്നത് എടുക്കുക മാത്രമായിരുന്നു. കൂടാതെ തുണികളും മറ്റും ആരെങ്കിലും ധർമ്മസ്ഥാപനങ്ങളിൽ കൂടെ ഞങ്ങൾക്ക് തരുന്നത് മാത്രമായിരുന്നു. ഞാൻ ഈ മരത്തിനടിയിൽ നിൽക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ആക്രോശിക്കുകയുമായിരുന്നു. ഇത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു. കാരണം എനിക്ക് മീൻ പിടിക്കാൻ പോകേണ്ടിയിരുന്നു. എനിക്ക് ഈ ചെറിയ ശർക്കരപ്പാവ് കൊണ്ടുള്ള തൊട്ടി കൊണ്ട് വളരെയധികം പീപ്പുകൾ നിറയ്ക്കേണ്ടിയിരുന്നു. 6 ഗാലനോളം ഏകദേശം ഇത്രയും ഉയരത്തിൽ അത് നിറയ്ക്കേണ്ടിയിരുന്നു. ഞാൻ ഏകദേശം 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാനതൊരു വലിയ പീപ്പയിലേക്ക് ഒഴിച്ചിട്ട് തിരികെ 2 തൊട്ടികളുമായി പോയി വെള്ളം നിറച്ചുകൊണ്ടുവന്നിരുന്നു. ആ വെള്ളമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അന്ന് രാത്രിയിൽ പിതാവിനോടൊപ്പം ഈ മനുഷ്യർ വീട്ടിൽ നിന്നും വിസ്കി പുറത്തു കടത്തുവാൻ പോകുകയായിരുന്നു. ഞാൻ കരയുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് പോലെ എന്തോ ഒരു ശബ്ദമുണ്ടായത് ഞാൻ കേട്ടു. അതെന്തോ ഇപ്രകാരമായിരുന്നു. അത് അത്രയും ഒച്ചയോടുകൂടിയായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എന്ന ശബ്ദത്തോടുകൂടിയായിരുന്നു. അത് സ്വല്പമൊന്ന് പേടിപ്പിക്കുന്നത് പോലെയായിട്ട് ഞാൻ ചുറ്റുപാട് നോക്കാൻ തുടങ്ങി. ഒരു ചെറിയ കൊടുങ്കാറ്റെന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിനെ നാം ചെറിയ സൈക്ലോണുകൾ എന്ന് വിളിക്കുന്നു. ശരത് കാലത്ത് ഈ കാറ്റ് വയലിൽ കൂടെ ഇലകളും മറ്റും അതെല്ലാം പറക്കിക്കൊണ്ടുപോകാൻ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ശരത് കാലത്ത് ഇലകൾ മാറ്റം വരാൻ തുടങ്ങും. ഞാനൊരു വലിയ വെള്ളിലെ മരത്തിനടിയിലായിരുന്നു. അത് വീടിനും നിലത്തിനും ഇടയ്ക്കായി പകുതി വഴിയിൽ നിന്നിരുന്നു. ഞാൻ ഈ ശബ്ദം കേട്ടു. ഞാൻ ചുറ്റുമായി നോക്കി. അത് മുറിയിലെ പോലെ അത്രയും ശാന്തമായിരുന്നു. ഒരിടത്തും ഒരിലയോ മറ്റെന്തെങ്കിലുമോ ഇളകിയിരുന്നില്ല. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഇവിടെ നിന്നും ദൂരത്തായിരിക്കണം. ഞാൻ വെറുമൊരു ബാലനായിരുന്നു. അപ്പോൾ അത് കൂടിക്കൂടി വരാൻ തുടങ്ങി. ഞാൻ എന്റെ തൊട്ടിയും എടുത്തുകൊണ്ട് കുറച്ചുനേരം കൂടി ആക്രോശിച്ചിട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഈ വലിയ മരത്തിന്റെ ശാഖകളുടെ അടിയിൽ നിന്നും കുറച്ചടി മാത്രം ഞാൻ ദൂരത്താകുകയും ഓ ദൈവമേ, ഈ കൊടുങ്കാറ്റിന്റെ ശബ്ദമുണ്ടാകാൻ തുടങ്ങി. ഞാൻ നോക്കുന്നതിനായി തിരികെയും ആ മരത്തിന്റെ പകുതിക്ക് മേലെയായി വേറൊരു കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങി. അത് ആ മരത്തിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് അതിന്റെ ഇലകളെ ഇളക്കുവാൻ തുടങ്ങി. ഇതിൽ വിചിത്രമായി യാതൊന്നുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇപ്പോൾ അതിന്റെ സമയമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശരത്കാലത്ത് ഈ ചുഴലിക്കാറ്റുകൾ വരാറുണ്ട്. ഞങ്ങൾ അതിനെ ചുഴലിക്കാറ്റ് എന്ന് വിളിച്ചിരുന്നു. ഈ കാറ്റ് പൊടിയടിപ്പിക്കുന്നു. നിങ്ങളത് മരുഭൂമിയിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതേ കാര്യം തന്നെയാണ്. അതിനാൽ ഞാനത് ശ്രദ്ധിച്ചു. അത് വിട്ടുപോയിരുന്നില്ല. സാധാരണയായി അത് ഒരു നിമിഷത്തേക്ക് പെട്ടെന്നടിക്കുന്ന പൊടിബലവും പിന്നെ അത് പോവുകയും ചെയ്യുന്നു. എന്നാൽ അത് രണ്ടു മൂന്ന് മിനിറ്റിലും കൂടുതൽ നേരമായി അവിടെയായിരുന്നു. ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. ഞാനിത് നോക്കുന്നതിനായി വീണ്ടും തിരിഞ്ഞു. അങ്ങനെ ഞാൻ തിരിഞ്ഞപ്പോൾ എന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും മദ്യപിക്കുകയോ പുകവലിക്കുകയോ യാതൊരു വിധത്തിലും നിന്റെ ശരീരത്തെ മലിനമാക്കിയോ ചെയ്യരുത്. നിനക്ക് പ്രായമായപ്പോൾ ചെയ്യുന്നതിനുവേണ്ടി ഒരു ജോലിയുണ്ട്. അതെന്നെ കൊല്ലുന്നതുപോലെ പേടിപ്പിച്ചു കളഞ്ഞു. ഒരു കൊച്ചു പയ്യന് എങ്ങനെ അത് അനുഭവപ്പെട്ട് കാണുമെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ. എനിക്ക് കഴിയാവുന്നത്രയും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഞാൻ തൊട്ടി അവിടെ ഇട്ടിട്ട് വീട്ടിലേക്ക് ഓടി. ഈ ദേശത്ത് വിഷമുള്ള പാമ്പുകൾ ഉണ്ടായിരുന്നു. അവ വളരെയധികം വിഷമേറിയതായിരുന്നു. തോട്ടത്തിനരികിൽ കൂടി വരുമ്പോൾ ഒരുപക്ഷെ ഈ വിഷപ്പാമ്പിന്റെ മേൽ ചവിട്ടിയതായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ എന്റെ അടുക്കലേക്ക് ഓടി വന്നു. ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് എടുത്തു ചാടിയിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയും അമ്മയെ ഉമ്മയ്ക്കുകയും ചെയ്യാൻ തുടങ്ങി. എന്താണ് കാര്യം, നിന്നെ പാമ്പ് വല്ലതും കടിച്ചോ? എന്നിട്ട് അവർ എന്നെ എല്ലായിടത്തുമായി നോക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മേ, അവിടെയുള്ള ഒരു മരത്തിന്മേൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അവൾ പറഞ്ഞു, ഓ ബില്ലി ബില്ലി, വരിക, നീ ഇത് നിർത്തിയിട്ട് കിടന്നുറങ്ങില്ലേ എന്നവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മേ, അവിടെയുള്ള മരത്തിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അയാൾ എന്നോട് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ബിസ്കിയും മറ്റും കുടിക്കുന്ന കാര്യമായിരുന്നു. അതേസമയം തന്നെ ഞാൻ വാറ്റുപാത്രത്തിലേക്ക് നിലാവിൽ വെള്ളം കോരുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, നീ മദ്യപിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ നിന്റെ ശരീരത്തെ മലിനമാക്കിയോ ചെയ്യരുത്. അത് അസാൻമാർഗീയതയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ചെറുപ്രായത്തിൽ തന്നെ സ്ത്രീകളോടുകൂടെ ഇടപെടുന്നത് മറ്റുമാകുന്നു. എന്റെ ഏറ്റവും നല്ല അറിവിൽ ഞാൻ ഇപ്രകാരമുള്ള ഒരു കുറ്റത്തിന് ഒരിക്കലും ഒരു വട്ടം പോലും ദോഷിയല്ല. ഈ കാര്യങ്ങളിൽ കർത്താവിനെ സഹായിക്കുകയും അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുകയും ചെയ്യുന്നു. ഒരിക്കലും മദ്യപിക്കരുത്, പുകവലിക്കരുത്, നിന്റെ ശരീരത്തെ മലിനമാക്കരുത്. കാരണം നിനക്ക് പ്രായമായപ്പോൾ ചെയ്യുന്നതിന് ഒരു വേലയുണ്ട്. ഞാൻ ഈ കാര്യത്തെ അമ്മയോട് പറയുകയും അവരെന്നെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. ഞാൻ ആകപ്പാടെ ആലസ്യത്തിലായിരുന്നു. അവർ ഡോക്ടറിനെ വിളിക്കുകയും ഡോക്ടർ അവരോട് ഇത് വെറും ഭയാശങ്കൾ മാത്രമാണെന്ന് പറയുകയും ചെയ്തു. അതിനാൽ അവർ എന്നെ കിടക്കയിൽ കിടത്തി. ഞാൻ അന്ന് തൊട്ട് ഈ ദിവസം വരെയും പിന്നെ ഒരിക്കലും ആ മരത്തിനരികെ കൂടെ കടന്നുപോയിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഈ തോട്ടത്തിന്റെ മറുവശത്ത് കൂടി പോയിരുന്നു. കാരണം ഒരു മനുഷ്യൻ ആ മരത്തിലുണ്ടെന്നും അവൻ എന്നോട് സംസാരിക്കുമെന്നും ഞാൻ വിചാരിച്ചിരുന്നു. വലിയ ആഴമേറിയ ശബ്ദത്തിൽ അത് സംസാരിച്ചിരുന്നു. അതിന്റെ ഏകദേശം ഒരു മാസത്തിന് ശേഷം എന്റെ അനുജന്മാരായ സഹോദരന്മാരോടൊപ്പം മുറ്റത്ത് ഞാൻ മാർബിളുകൾ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് വിചിത്രമായി എന്തോ എനിക്കൊരു അനുഭവമുണ്ടാകുകയും ഞാൻ കളി നിർത്തിയിട്ട് ഒരു മരത്തിന്റെ വശത്തായിട്ട് ചെന്നിരുന്നു. ഞങ്ങൾ ഒഹായ നദിയുടെ തൊട്ടു മുകളിലുള്ള തീരത്തായിരുന്നു. ഞാൻ ജെഫേഴ്സൺ വില്ലയിലേക്ക് നോക്കുകയും ഈ നദിക്ക് കുറുകെയായിട്ട് ഒരു പാലം വരുന്നത് കാണുകയും ചെയ്തു. ഞാൻ 16 ആളുകളെ അവരെ ഞാൻ എണ്ണി നോക്കിയിരുന്നു. ആ പാലത്തിൽ നിന്നും വീണ് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കണ്ടു. ഞാൻ എളുപ്പം ഓടിച്ചെന്ന് എന്റെ അമ്മയോട് പറയുകയും അവർ ഞാൻ ഉറക്കത്തിലായിരുന്നു കാണും എന്ന് വിചാരിച്ചു. എന്നാൽ അവർ ഈ കാര്യങ്ങളെ മനസ്സിൽ വെച്ചിരുന്നു. അതിന് 22 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ള ആ മുനിസിപ്പാലിറ്റിയുടെ പാലം, നിങ്ങളിൽ പലരും അത് മറികടന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അതേ സ്ഥലത്ത് തന്നെ ഈ നദിക്ക് കുറുകെ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ 16 പേരുടെ ജീവൻ നഷ്ടപ്പെടുവാനിടയായി. അതൊരിക്കലും പരാജയപ്പെടാതെ സമ്പൂർണമായും സത്യമായിരുന്നു. നിങ്ങളത് ഈ ഓഡിറ്റോറിയത്തിൽ കാണുന്നത് പോലെ അതെല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. എനിക്ക് ഭയാശങ്കകളായിരുന്നുവെന്ന് അവർ വിചാരിച്ചിരുന്നു. ഞാനൊരു ഭയാശങ്കകളോടുകൂടിയ മനുഷ്യനാണെന്നുള്ളത് സത്യമാകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ആത്മീയ പ്രവണതയോടുകൂടിയ മനുഷ്യർ ഭയാശങ്കകളോടുകൂടിയവരാകുന്നു. നിങ്ങൾ പ്രവാചകന്മാരെയും കവികളെയും ശ്രദ്ധിക്കുക. ഇമാനുവേലിന്റെ ചങ്കലിൽ നിന്നൊഴുകും രക്തനദി എന്ന പാട്ടെഴുതിയ വില്യം കോപ്പറിനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പാട്ടറിയാമോ? അധിക നാളുകളായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കല്ലറക്കൽ നിന്നിരുന്നു. സഹോദരൻ ജൂലിയസ്, എനിക്കറിയില്ല. ഇല്ല, അത് ശരി തന്നെ. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ഞങ്ങളോടൊപ്പം ഇദ്ദേഹം നിന്നിരുന്നു. ഈ പാട്ട് എഴുതി കഴിഞ്ഞ ശേഷം പ്രേരണ അദ്ദേഹത്തെ വിട്ടുപോകുകയും ആത്മഹത്യ ചെയ്യുന്നതിനായി ഒരു നദി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നോക്കൂ, ആത്മാവ് അവനെ വിട്ടുപോയിരുന്നു. ഇവർ കവികളെയും ഗ്രന്ഥകർത്താക്കന്മാരെയും പോലെയുള്ളവരാകുന്നു, അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. ഏലിയാവിനെ ശ്രദ്ധിക്കുക, അവൻ മലമുകളിൽ നിന്നുകൊണ്ട് ആകാശത്തിൽ നിന്ന് അഗ്നിയെയും മഴയെയും വിളിച്ചു വരുത്തി. അതിനുശേഷം ആത്മാവനെ വിട്ടുപോയപ്പോൾ ഒരു സ്ത്രീയുടെ ഭീഷണി കാരണം ഓടിക്കളഞ്ഞു. 40 ദിവസത്തിന് ശേഷം ഒരു ഗുഹയിൽ ദൈവം അവനെ കണ്ടുപിടിച്ചു. യോനയെ ശ്രദ്ധിക്കുക, യഹോവ അവനെ നിലവിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി അഭിഷേകം ചെയ്യുകയും വളരെയധികം പ്രേരണയോടുകൂടി അവൻ പോവുകയും ചെയ്തു. അതത്രയുമായിട്ട് സെന്റ് ലൂയിസിന്റെ വലിപ്പത്തിലുള്ള ഒരു വലിയ പട്ടണം മുഴുവൻ അനുദപിക്കുകയും രട്ടുടുക്കുകയും ചെയ്തു. അതിനുശേഷം ആത്മാവനെ വിട്ടുപോയപ്പോൾ എന്താണ് അവന് സംഭവിച്ചത്? ആത്മാവ് അവനെ വിട്ടുപോയ ശേഷം അവനൊരു മലയുടെ മുകളിൽ ഇരുന്ന് ദൈവത്തോട് തന്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പ്രേരണയാകുന്നു. ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നു. അതിനുശേഷം ഞാൻ വളരുന്നതും ഒരു യൗവനക്കാരനാകുന്നതും ഞാൻ ഓർക്കുന്നു. അടുത്ത സ്വല്പനേരത്തിനുള്ളിൽ തന്നെ ഇത് തീർക്കുന്നതിനായി ഞാൻ എളുപ്പമെടുക്കുന്നതാണ്. ഞാനൊരു ചെറുപ്പക്കാരനായപ്പോൾ മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ എനിക്കും എന്റേതായ ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഈ പെൺകുട്ടികളെ കണ്ടിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാമോ, ഞാൻ വാസ്തവമായും ലജ്ജാശീലമുള്ളവനായിരുന്നു. അങ്ങനെ അവസാനം എനിക്കൊരു കാമുകിയെ കിട്ടി. മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ എനിക്കും ഏകദേശം 15 വയസ്സ് പ്രായമായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ഓ, അവൾ വളരെ സുന്ദരിയായിരുന്നു. അവൾക്ക് പ്രാവിനെ പോലെയുള്ള കണ്ണുകളും മുത്തുപോലെയുള്ള പല്ലുകളും അരേണ്യത്തെ പോലെയുള്ള കഴുത്തും അങ്ങനെ എല്ലാമായിട്ട് അവൾ വാസ്തവമായും സുന്ദരിയായിരുന്നു. വേറൊരു പയ്യനും ഞാനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. അവനവന്റെ പിതാവിന്റെ പഴയ മോഡലിലുള്ള T4 വണ്ടി കൊണ്ടുവരികയും ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ കാമുകിമാരോടൊപ്പം ഒരു തീയതി നിശ്ചയിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരെയും കൊണ്ട് കറങ്ങാൻ പോവുകയായിരുന്നു. ഞങ്ങൾ 2 ഗ്യാലനോളം ഇന്ധനം അതിനുവേണ്ടി തയ്യാറാക്കിയിരുന്നു. അത് ഓടിക്കുന്നതിനു വേണ്ടി പിന്നിലുള്ള ചക്രങ്ങൾ പൊന്തിക്കേണ്ടിയിരുന്നു. ഇത് കറക്കുന്നതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ വളരെ രസകരമായി പോയിരുന്നു. എന്റെ പക്കൽ കുറച്ച് നാണയക്കാശുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഒരു ചെറിയ സ്ഥലത്ത് വണ്ടി നിർത്തി. അവിടെ ഒരു നാണയക്കാശിന് ഒരു ഹാം സാൻഡ്വിച്ച് കിട്ടുമായിരുന്നു. അങ്ങനെ ഓ, ഞാൻ ധനവാനായിരുന്നു. എനിക്ക് 4 എണ്ണം വാങ്ങിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാൻഡ്വിച്ചസ് തിന്നുകയും പാനീയം കുടിച്ചതിന് ശേഷം ഞാൻ അതിന്റെ കുപ്പികൾ തിരികെ കൊടുക്കാൻ പോയിരുന്നു. ഞാൻ കൊടുത്തിട്ട് തിരികെ എത്തിയപ്പോൾ ആകപ്പാടെ അതിശയിച്ചുപോയി. ആ സമയത്ത് സ്ത്രീകൾ അല്ലെങ്കിൽ മാതൃത്വം കൃപയിൽ നിന്നും വീഴാൻ തുടങ്ങിയ സമയമായിരുന്നു. എന്റെ കാമുകിയായ പ്രാവ് സിഗരറ്റ് വലിക്കുകയായിരുന്നു. ഒരു സ്ത്രീ സിഗരറ്റ് വലിക്കുന്നതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും എനിക്കുണ്ടായിരുന്ന അഭിപ്രായത്തിൽ നിന്നും ആ സമയം തൊട്ട് ഒരംശം പോലും ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. ഇത് അവൾക്ക് ചെയ്യാവുന്നതിലും വെച്ച് ഏറ്റവും അധപ്പതിച്ച കാര്യമാകുന്നു. അത് കൃത്യമായും ശരി തന്നെ. ഒരു സിഗരറ്റ് കമ്പനിക്ക് ഇതിനുവേണ്ടി എന്റെ പിന്നാലെ വരാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തു. എന്നാൽ ഇത് പിശാചിന്റെ ഒരു അടവ് പരിപാടി മാത്രമാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് ഏറ്റവും വലിയ കൊലയാളിയും ഈ ദേശത്തിന് കിട്ടിയിരിക്കുന്ന അട്ടിമറിയുമാകുന്നു. എന്റെ മകൻ ഒരു പുകവലിക്കാരനിലും കൂടുതൽ ഒരു മദ്യപാനി ആയിരിക്കുന്നത് കൂടുതൽ ഇഷ്ടപ്പെടും. അത് സത്യമാകുന്നു. എന്റെ ഭാര്യ ഒരു സിഗരറ്റുമായി കാണുന്നതിലും കൂടുതൽ അവൾ മദ്യപിച്ച് തറയിൽ കിടക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടും. എന്നോടൊപ്പമുള്ള ദൈവത്തിന്റെ ആത്മാവ്, അത് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചോദ്യം ചെയ്തേക്കാനിടയുണ്ട്. സിഗരറ്റ് വലിക്കുന്നവരായ നിങ്ങൾക്ക് അവിടെ കടന്നുകൂടുവാൻ ഒരു ചെറിയ അവസരം പോലുമില്ല. കാരണം എല്ലായ്പ്പോഴും നിങ്ങൾ പ്രസംഗപീഠത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവനെ പ്രകാരം അത് കുറ്റം വിധിക്കുന്നുവെന്നുള്ളത് കാണുവാൻ കഴിയും. ഇതൊരു ഭയങ്കര കാര്യമാകുന്നു. ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നുകൊള്ളുക. മഹളെ, നീ ഈ കാര്യത്തിൽ തെറ്റുകാരിയാണെങ്കിൽ ദയവായി ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇത് നിങ്ങളെ നശിപ്പിച്ചു കളയും. ഇത് നിങ്ങളെ കൊന്നുകളയും. ഇതൊരു ചരക്കുവണ്ടി നിറയെ ക്യാൻസർ ആകുന്നു. ഡോക്ടർമാർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാൻ ശ്രമിക്കും. എന്നിരിക്കലും അവർ ഈ കാര്യത്തെ എങ്ങനെ വിറ്റഴിക്കുന്നു? നിങ്ങളൊരു മരുന്നുകടയിലേക്ക് ചെന്ന് എനിക്ക് 50 രൂപയ്ക്ക് ക്യാൻസർ വേണമെന്ന് പറയുക, എങ്കിൽ അവർ വന്ന് നിങ്ങളെ അടച്ചുപൂട്ടിക്കളയും. എന്നാൽ നിങ്ങൾ 50 കാശ് വിലയ്ക്ക് സിഗരറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടർമാർ അപ്രകാരം പറയുന്നു, ഓ, ഇത് പണത്തിന് ഭ്രാന്ത് പിടിച്ച ദേശമാകുന്നു. ഇത് തീരെ മോശമായിരിക്കുന്നു. ഇതൊരു കൊലപാതകമാകുന്നു. ഇത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ സുന്ദരിയായ പെൺകുട്ടിയെ അവളുടെ കയ്യിൽ ഒരു സിഗരറ്റുമായി ഇതുപോലെ വലിയ മിടുക്കോടെ പെരുമാറുന്നത് കണ്ടപ്പോൾ അതെന്നെ കൊന്നുകളഞ്ഞതുപോലെയായിരുന്നു. കാരണം ഞാൻ അവളെ സ്നേഹിച്ചിരുന്നുവെന്ന് വാസ്തവമായി ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ ഓർത്തു, ശരി, ഒരു സ്ത്രീ വിരോധിയായി ഞാൻ വിളിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം ഞാൻ എല്ലായ്പ്പോഴും ഒരു തരത്തിൽ സ്ത്രീകൾക്ക് വിരോധിയായിരിക്കുന്നു. എന്നാൽ സഹോദരിമാരെ നിങ്ങൾക്ക് വിരോധിയല്ല. ആധുനിക സ്ത്രീകളുടെ പെരുമാറ്റ രീതിക്ക് ഞാൻ എതിരാകുന്നു. അത് ശരിയാണ്, നല്ല സ്ത്രീകളും ഇതോടൊപ്പം പോയി പോകുന്നു. എന്നാൽ എന്റെ പിതാവിന്റെ വാക്ക് പരിപാടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം കോരുകയും അതുപോലെയുള്ള കാര്യങ്ങളും എനിക്ക് തന്നെ ചെയ്യേണ്ടി വന്നിരുന്നു. 17, 18 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ എന്റെ പ്രായത്തിലുള്ള മനുഷ്യരോടൊപ്പം മദ്യപിച്ച് കാണുന്നു. അവരുടെ ഭർത്താക്കന്മാരുടെ വൈകിട്ടത്തെ ആഹാരം ഉണ്ടാക്കുന്നതിനായി അവർക്ക് കട്ടൻ കാപ്പി കൊടുത്ത് അവർക്ക് സുബോധം വരുത്തേണ്ടിയിരുന്നു. ഓ, ഇതുപോലെ എന്തോ ഒരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. ഇതെന്റെ അപ്പോഴത്തെ പ്രസ്താവനയായിരുന്നു. ഒരു നല്ല വൃത്തിയായ വെടികുണ്ട കൊണ്ട് തന്നെ വെടിവെക്കാൻ അവർ യോഗ്യതയുള്ളവരല്ല. അത് ശരിയാണ്. അങ്ങനെ സ്ത്രീകളെ ഞാൻ വെറുത്തിരുന്നു. അത് ശരിയാണ്. ഇപ്പോഴും അതേ കാര്യത്തെ ചിന്തിക്കുന്നതിൽ നിന്ന് മാറുന്നതിനു വേണ്ടി എനിക്ക് എല്ലാ നീക്കങ്ങളെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു നല്ല സ്ത്രീ ഒരു പുരുഷന്റെ കിരീടത്തിലെ രത്നമാകുന്നു. അവൾ ബഹുമാനിക്കപ്പെട്ടിരിക്കണം. എന്റെ അമ്മ ഒരു സ്ത്രീയാകുന്നു, എന്റെ ഭാര്യ ഒരു സ്ത്രീയാകുന്നു, അവർ പ്രിയപ്പെട്ടവരുമാകുന്നു. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന 1000 ക്രിസ്തീയ സഹോദരിമാർ എനിക്കുണ്ട്. ദൈവം അവരെ ഒരു വാസ്തവികമായ റാണിയായും മാതൃത്വത്തോടുകൂടിയും ആയിരിക്കുന്നതിനായി അവരെ നിർമ്മിച്ചിരിക്കുന്നതിനെ അവർക്ക് ബഹുമാനിക്കാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും. ദൈവത്തിന് ഒരു പുരുഷന് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം ഒരു നല്ല ഭാര്യയാകുന്നു. രക്ഷയെ കഴിഞ്ഞ് ഏറ്റവും നല്ല കാര്യം അവൾ ഒരു നല്ല ഭാര്യയാണെങ്കിൽ അതാകുന്നു. എന്നാൽ അവൾ അങ്ങനെ അല്ലെങ്കിൽ, ശലോമോൻ പറഞ്ഞു, ഒരു നല്ല ഭാര്യ പുരുഷന്റെ കിരീടത്തിലെ രത്നമാകുന്നു, എന്നാൽ ഒരു ശൃംഗാരി അവന്റെ രക്തത്തിൽ വെള്ളമാകുന്നു. അത് ശരിയാണ്. അത് സംഭവിക്കുന്നത് ഏറ്റവും മോശമായ ഒരു കാര്യമാകുന്നു. നിങ്ങൾക്കൊരു നല്ല ഭാര്യയുണ്ടെങ്കിൽ സഹോദര, നിങ്ങൾ അവളെ ഏറ്റവും നന്നായി ബഹുമാനിക്കണം. അത് ശരിയാണ്, നിങ്ങൾ അത് ചെയ്തിരിക്കണം. ഒരു യഥാർത്ഥ സ്ത്രീയാകുന്നു അത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു നല്ല മാതാവുണ്ടായിട്ട് അവൾ വീട്ടിൽ നിൽക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി വെക്കുകയും നിങ്ങളെ സ്കൂളിൽ അയക്കുകയും യേശുവിനെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആ മാധുര്യമേറിയ മാതാവിനെ നിങ്ങൾക്കുള്ളതെല്ലാമായിട്ട് ആദരിച്ചിരിക്കണം. നിങ്ങൾ ആ സ്ത്രീയെ ബഹുമാനിച്ചിരിക്കണം. അതെ ശ്രീമാൻ, കാരണം അവൾ ഒരു യഥാർത്ഥ മാതാവാകുന്നു. ഈ ജനങ്ങൾ കെന്റുക്കി മലകളിലെ അക്ഷരജ്ഞാനമില്ലായ്മയെക്കുറിച്ച് സംസാരിക്കും. നിങ്ങളതിവിടെയുള്ള നായ്ത്തുണ്ടവുമായി ഒത്തുനോക്കുക. അവിടെയുള്ള ചില പ്രായമേറിയ അമ്മമാർക്ക് ഇവിടെയുള്ള ഹോളിവുഡിലേക്ക് വന്നിട്ട് ഈ ആധുനിക മാതാക്കളെ അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് പഠിപ്പിക്കാൻ കഴിയും. നിങ്ങൾ അവളുടെ മകളെ ഒരു രാത്രിയിൽ അവളുടെ മുടിയെല്ലാം അഴിച്ചിട്ട് ചുണ്ടിൽ ചായവും മറ്റും തേച്ച്, എന്താണ് നിങ്ങൾ അതിനെ വിളിക്കുന്നത്, അവളുടെ മുഖത്ത് മോടി പിടിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഇട്ട് അവളുടെ വസ്ത്രങ്ങൾ ഒരു വശത്തേക്ക് ഇറുക്കിക്കൊണ്ട് രാത്രി മുഴുവൻ മദ്യപിച്ചിട്ട് കടന്നു വരാനിടയാക്കട്ടെ. സഹോദര, അവളൊരു ഹിക്കറി മരത്തിന്റെ മണ്ടയ്ക്ക് നിന്ന് വടിയെടുത്തിട്ട് പിന്നെ ഒരിക്കലും അവൾ ഇനിയും അതിനുവേണ്ടി പുറത്തുപോകുകയില്ല. ഞാനിത് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്കതൊരു സ്വല്പം കൂടുതലായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമായി ഇവിടെ ഒരു നല്ല ഹോളിവുഡും ഒരു നല്ല രാജ്യവും കിട്ടുമായിരുന്നു. അത് ശരിയാണ്, അത് സത്യമാണ്. വെറും ആധുനികമായിരിക്കാൻ മാത്രം ശ്രമിക്കുക, അത് പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്നാകുന്നു. ഇപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ നോക്കിയപ്പോൾ എന്റെ ഹൃദയത്തിൽ രക്തം പ്രവഹിച്ചു പോയി. ഞാൻ ഓർത്തു, പാവം പിടിച്ച പെണ്ണാകുന്നു. അവൾ ചോദിച്ചു, ബില്ലി, നിനക്ക് സിഗരറ്റ് വേണോ? ഞാൻ പറഞ്ഞു, വേണ്ട മാഡം, ഞാൻ പുകവലിക്കില്ല. അവൾ പറഞ്ഞു, നീ നൃത്തം ചെയ്യുകയില്ലെന്ന് നീ പറഞ്ഞുവല്ലോ. അവരൊരു നൃത്ത പരിപാടിക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ ഞാനത് ചെയ്തിരുന്നില്ല. അതിനാൽ അവർ പറഞ്ഞു, സെക്കമോർ ഗാർഡൻ എന്ന് വിളിക്കുന്നിടത്ത് ഒരു നൃത്ത പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നൃത്തം ചെയ്യാറില്ല. അവൾ പറഞ്ഞു, നീ നൃത്തം ചെയ്യില്ല, നീ പുകവലിക്കില്ല, നീ മദ്യപിക്കില്ല, എങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ നേരം പോക്കിന് കഴിയും? ഞാൻ പറഞ്ഞു, കൊള്ളാം, ഞാൻ മീൻ പിടിക്കാനും വേട്ടയിടാനും ഇഷ്ടപ്പെടുന്നു. അത് അവൾക്ക് താല്പര്യമുള്ളതായി കണ്ടിരുന്നില്ല. അതിനാൽ അവർ പറഞ്ഞു, നീ ഈ സിഗരറ്റ് എടുക്കുക. ഞാൻ പറഞ്ഞു, വേണ്ട മാഡം, നന്ദിയുണ്ട്, ഞാൻ പുകവലിക്കില്ല. ഞാൻ വണ്ടിയുടെ ഇരുമ്പ് ചട്ടത്തിന്മേൽ നിൽക്കുകയായിരുന്നു. ഈ പഴയ ഫോർഡ് വണ്ടിക്ക് ചുറ്റുമായി ഒരു ഇരുമ്പ് ചട്ടമുണ്ടായിരിക്കുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ. ഞാൻ ഈ ഇരുമ്പ് ചട്ടത്തിന്മേൽ നിൽക്കുകയും പിന്നിലത്തെ ഇരിപ്പിടത്തിൽ ഞാനും അവളും കൂടി പിന്നെ ഇരുന്നിരുന്നു. അവൾ ചോദിച്ചു, നീ ഒരു സിഗരറ്റ് വലിക്കുന്നില്ലെന്നാണോ അർത്ഥം വയ്ക്കുന്നത്? അവൾ പറഞ്ഞു, പെൺകുട്ടികളായ ഞങ്ങൾക്ക് ആൺകുട്ടികളായ നിങ്ങളിൽ കൂടുതൽ ധൈര്യമുണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട മാഡം, എനിക്കിത് ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവൾ പറഞ്ഞു, അതെന്തുകൊണ്ടാകുന്നുവെന്ന് വെച്ചാൽ നീ ഒരു വലിയ സ്ത്രീ പ്രകൃതക്കാരനായ പയ്യനാകുന്നു. ഹോ, ഞാനൊരു വലിയ മോശമായ ബിൽ ആകുവാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ ഒരു സ്ത്രീ പ്രകൃതക്കാരനായിരിക്കുന്നതിന്റെ യാതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാനൊരു സമ്മാനം നേടുന്ന കുസ്തിക്കാരനാകാൻ ആഗ്രഹിച്ചിരുന്നു. അതായിരുന്നു എന്റെ ജീവിതത്തിലെ ആശയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്ത്രീ പ്രകൃതക്കാരനായ ആൺകുട്ടിയാണോ ഞാൻ? സ്ത്രീ പ്രകൃതക്കാരനായ ആൺകുട്ടിയാണോ ഞാൻ? എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അതെനിക്ക് തരിക. ഞാൻ കൈനീട്ടിട്ട് പറഞ്ഞു, ഞാൻ സ്ത്രീ പ്രകൃതക്കാരനായ ആൺകുട്ടിയാണോ അതെയോ അല്ലയോ എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ആ സിഗരറ്റ് വാങ്ങിയിട്ട് ഞാൻ തീപ്പെട്ടി ഉരയ്ക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിന് ഞാൻ ഉത്തരവാദിയല്ല, എന്നാൽ സത്യം പറയുന്നതിന് ഞാൻ ഉത്തരവാദിയാകുന്നു. ഞാൻ ആ സിഗരറ്റ് കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ ഈ ബൈബിൾ എടുക്കുന്നത് പോലെ പുകവലിക്കുന്നതിനായി തീരുമാനിച്ചപ്പോൾ, അപ്പോൾ ഹൂഷ് എന്ന ശബ്ദത്തോടുകൂടി എന്തോ പോയിരുന്നത് ഞാൻ കേട്ടു. ഞാൻ വീണ്ടും ശ്രമിച്ചു, എനിക്കത് വായിൽ വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കരയാൻ തുടങ്ങി. ഞാനത് താഴേക്ക് വലിച്ചെറിഞ്ഞു. അവർ എന്നെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഞാൻ വയലിൽ കൂടെ നടന്ന് വീട്ടിലെത്തിയിട്ട് അവിടെ ചെന്നിരുന്ന് കരഞ്ഞു. ഇതൊരു ഭയങ്കരമായ ജീവിതമായിരുന്നു. ഒരു ദിവസം എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം നദിയിലേക്ക് പോയിരുന്നത് ഞാൻ ഓർക്കുന്നു. ഞാനും എന്റെ സഹോദരനും കൂടി ഒരു വള്ളമെടുത്തിട്ട് ഈ നദിയിൽ മേലോട്ടും താഴോട്ടും വിസ്കി ഒഴിക്കുന്നതിന് വേണ്ടി കുപ്പികൾ തേടുമായിരുന്നു. ഒരു ഡസൺ കുപ്പികൾ നദിയിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്നതിന് ഒരു നാണയം കിട്ടിയിരുന്നു. എന്റെ പിതാവ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ ചെറിയ അരക്കുപ്പികൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു മരം കാറ്റടിച്ച് വീഴ്ത്തപ്പെടുകയും അവിടെ എന്റെ പിതാവിനോടൊപ്പം ശ്രീമാൻ ഡോൺ ബുഷ് എന്ന മനുഷ്യനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു നല്ല വഞ്ചി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പ്രീതിക്കായി ശ്രമിക്കുകയായിരുന്നു. കാരണം ഞാൻ ഈ വഞ്ചി ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ പങ്കായം നല്ലതായിരുന്നു. എന്റെ വഞ്ചിക്ക് പങ്കായമില്ലായിരുന്നു. ഞങ്ങളുടെ പക്കൽ തുഴയുന്നതിന് പഴയ തടിപ്പലകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വഞ്ചി ഉപയോഗിക്കുന്നതിന് ഇടയാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം വെൽഡിംഗ് പണി ചെയ്യുകയും പിതാവിന് വേണ്ടി ബാറ്റ് പാത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ ഈ വീണുകിടന്ന മരത്തിൽ ചെന്നിരുന്നു. എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിന്നിലെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കുപ്പി വിസ്കി വലിച്ചെടുത്തു. അത് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അതിൽ നിന്ന് കുടിക്കുകയും തിരികെ തരികയും എന്റെ പിതാവ് അതിൽ നിന്ന് കുടിക്കുകയും ചെയ്തു. അവൻ മരത്തിന്റെ ഒരു വശത്തായിട്ട് അത് വലിച്ചു കുടിക്കുന്നതിന് വേണ്ടി വെച്ചു. ശ്രീമാൻ ഡോൺ ബുഷ് അതെടുത്തിട്ട് പറഞ്ഞു, ബില്ലി, ഇത് നിനക്ക് വേണ്ടിയാകുന്നു. ഞാൻ പറഞ്ഞു, നന്ദിയുണ്ട്, ഞാൻ മദ്യപിക്കുകയില്ല. അദ്ദേഹം ചോദിച്ചു, ഒരു ബ്രഹ്മമായിട്ട് മദ്യപിക്കുകയില്ലെന്നോ? എല്ലാവരും ഇതിൽ കൂടെ കടന്നുപോയി മരിച്ചിരിക്കുന്നു. ഒരു ബ്രഹ്മമായിട്ട് മദ്യപിക്കുകയില്ലെന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ. അപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, ഓ, ഞാനൊരു സ്ത്രീ പ്രകൃതക്കാരനായ ആൺകുട്ടിക്ക് ജന്മം കൊടുത്തിരിക്കുന്നു. എന്റെ പിതാവ് തന്നെ എന്നെ ഒരു സ്ത്രീ പ്രകൃതക്കാരനായ ആൺകുട്ടി എന്ന് വിളിക്കുന്നുവോ? ഞാൻ പറഞ്ഞു, ആ കുപ്പി ഇങ്ങ് തരിക. ഞാൻ അതിന്റെ അടപ്പ് വലിച്ചൂരി കളഞ്ഞിട്ട് അത് കുടിക്കുന്നതിനായി തീരുമാനിച്ചു. ഞാൻ അതിന്റെ അടപ്പ് തിരിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ ശബ്ദം അവിടെ എത്തി. ഞാൻ കുപ്പി തിരികെ കൊടുത്തിട്ട് വയലിൽ കൂടെ കഴിയാവുന്നത്രയും വേഗത്തിൽ കരഞ്ഞുകൊണ്ടോടി. എന്തോ ഒരു കാര്യം എന്നെ അത് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. എന്നിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാനിത് ചെയ്യുന്നതിന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത് ദൈവമായിരുന്നു. ഇത് കൃപയായിരുന്നു, അത്ഭുത കൃപയായിരുന്നു എന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നത്. ഞാൻ സ്വയമായി അത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവൻ എന്നെ അത് ചെയ്യാൻ ഇടയാക്കിയിരുന്നില്ല. അതിനുശേഷം പിന്നീട് എനിക്ക് 22 വയസ്സുള്ളപ്പോൾ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു. അവൾ എന്റെ ഓമനയായിരുന്നു. അവൾ പള്ളിയിൽ പോയിരുന്ന ഒരു ജർമ്മൻ ലൂത്തറൻകാരിയായിരുന്നു. അവളുടെ പേര് ബ്രംബാക് എന്നായിരുന്നു. അത് ബ്രംബാക് എന്ന പേരിൽ നിന്നും വന്നിരുന്നു. അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. അവൾ പുകവലിക്കുകയോ മദ്യപിക്കുകയോ നൃത്തം ചെയ്യുകയോ യാതൊന്നും ചെയ്തിരുന്നില്ല. അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. ഞാൻ കുറച്ചു സമയം അവളോടൊപ്പം പോയിരുന്നു. അതിനുശേഷം എനിക്ക് ഏകദേശം 22 വയസ്സായിരുന്നു. ഞാൻ കുറച്ചധികം കാശുണ്ടാക്കിയിട്ട് ഒരു പഴയ ഫോർഡ് വണ്ടി വാങ്ങിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തീയതി നിശ്ചയിച്ചിട്ട് പുറത്തു പോകുമായിരുന്നു. ആ സമയത്ത് അവിടെ അടുത്തായി ലൂഥറൻകാരുടെ പള്ളി ഇല്ലായിരുന്നു. അവർ ഹോവാർഡ് പാർക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. എന്നെ മിഷണറി ബാപ്റ്റിസ്റ്റ് സഭയിൽ നിയോഗിച്ച ഡോക്ടർ റോയ് ഡേവിസ് അവിടെ ശുശ്രൂഷകനായിരുന്നു. സഹോദരി ആപ്ഷോ ആണ് സഹോദരൻ ആപ്ഷോനെ എന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഡോക്ടർ റോയ് ഡേവിസിനോട് പറഞ്ഞത്. അദ്ദേഹം അവിടെ പ്രസംഗിച്ചിരുന്നു. അത് ആദ്യത്തെ ബാപ്റ്റിസ്റ്റ് സഭയായിരുന്നു. അത് ആദ്യത്തെ ബാപ്റ്റിസ്റ്റ് സഭയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ അതിനെ മിഷണറി ബാപ്റ്റിസ്റ്റ് സഭ ജെഫേഴ്സൺവില്ലെ എന്ന് വിളിച്ചിരുന്നു. ഈ സ്ഥലത്ത് അദ്ദേഹം ആ സമയത്ത് പ്രസംഗിച്ചിരുന്നു. ഞങ്ങൾ വൈകിട്ട് പള്ളിയിൽ പോവുകയും തിരികെ വരികയും ചെയ്തിരുന്നു. ഞാൻ ഒരിക്കലും സഭയിൽ ചേർന്നിരുന്നില്ല. എന്നാൽ അവളോടൊപ്പം പോകുന്നത് മാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം എന്റെ മുഖ്യ വിചാരം എന്നത് അവളോടൊപ്പം പോവുക എന്നതായിരുന്നു. എനിക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിൽ സത്യസന്ധനായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ അവളോടൊപ്പം പോയിരുന്നു. അവളൊരു നല്ല കുടുംബക്കാരിയായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ പെൺകുട്ടിയുടെ സമയം നഷ്ടപ്പെടുത്തിക്കൂടാ, ഇത് ശരിയായ കാര്യമല്ല എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. ഞാൻ വെറും ഒരു പാവപ്പെട്ടവനായിരുന്നു. എന്റെ പിതാവിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരുന്നു. ഇതുപോലൊരു നല്ല വീട്ടിൽ ചവിട്ടുമെത്തയിട്ട തറയോടുകൂടിയ വീട്ടിൽ വളർന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാക്കുന്നതിന് എനിക്ക് യാതൊരു വഴിയുമില്ലായിരുന്നു. ചവിട്ടുമെത്ത ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഓർക്കുന്നു. അതെന്തായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതിന്റെ ഒരു വശത്തുകൂടി നടന്നിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സുന്ദരമായ കാര്യമായിരുന്നു എന്ന് ഞാൻ ഓർത്തു. ഇതുപോലെ ഒരു സുന്ദരമായ ഒരു മെത്തയെ അവർക്ക് എങ്ങനെ തറയിൽ വിരിക്കാൻ കഴിയും? അത് ഞാൻ കണ്ടിരുന്ന ആദ്യത്തെ ചവിട്ടുമെത്തയായിരുന്നു. അതിനെ മെടഞ്ഞ ചവിട്ടുമെത്ത എന്ന് വിളിച്ചിരുന്നതായി ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ തെറ്റായിരിക്കാനിടയുണ്ട്. അതേതോ തരത്തിൽപ്പെട്ട മെടയുന്ന വള്ളികൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് നാട വെച്ചുണ്ടാക്കി തറയിലിട്ടിരുന്നതാണ്. അതിൽ പച്ചയും ചുവപ്പും ഒരു വലിയ റോസാപ്പൂവും അതിന്റെ നടുക്ക് പണിതിരുന്നു. അതൊരു മനോഹരമായ കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തത് ഞാൻ ഓർക്കുന്നു. ഒന്നുകിൽ എന്നെ വിവാഹം കഴിക്കുന്നതിന് അവളോട് ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ വഴിയിൽ നിന്ന് മാറിയിട്ട് മറ്റേതെങ്കിലും നല്ല മനുഷ്യൻ അവളെ വിവാഹം കഴിക്കട്ടെ. അതാരെങ്കിലും അവൾക്ക് നന്നായ ഒരുവനായിരിക്കുകയും അവൾക്ക് ജീവിക്കാനുള്ള വഴിയൊരുക്കുകയും അവളുടെ ദയവുള്ളവനുമായിരിക്കട്ടെ. എനിക്ക് അവളുടെ ദയവുള്ളവനായിരിക്കാൻ കഴിയും. എന്നാൽ ഞാൻ ഒരു നാഴികയിൽ വെറും 20 സെന്റ്സ് മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. അത് അവൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് അത്രയും അധികമായി എനിക്കുണ്ടാക്കാൻ കഴിയുന്നതായിരുന്നില്ല. കൂടാതെ എന്റെ മുഴുവൻ കുടുംബത്തെയും എനിക്ക് സംരക്ഷിക്കേണ്ടിയിരുന്നു. എന്റെ പിതാവിന്റെ ആരോഗ്യം തകർന്നു കഴിഞ്ഞിരുന്നു. എനിക്ക് കുടുംബം മുഴുവൻ സംരക്ഷിക്കേണ്ടിയിരുന്നു. അതിനാൽ അതെനിക്കൊരു കഷ്ടപ്പാടിന്റെ സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എനിക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്നത് ഞാൻ തിരികെ വരികയില്ലെന്ന് അവളോട് പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ ജീവിതത്തെ തകർക്കുന്നതിനും എന്നോടൊപ്പം അവളെ വെഡ്ഡിയാക്കുന്നതിനും ഞാൻ വളരെയധികം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ഓർത്തു, മറ്റാർക്കെങ്കിലും അവളെ വിവാഹം കഴിച്ചിട്ട് ഒരു മനോഹരമായ കുടുംബം അവൾക്കുണ്ടാക്കാൻ കഴിയും. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ സന്തോഷവതിയാണെന്ന് എനിക്കറിയാൻ കഴിയുമല്ലോ. അങ്ങനെയല്ല, ഞാൻ ഓർത്തു, എന്നാൽ എനിക്ക് അവളെ വിട്ടുകളയാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞാൻ തീരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു. ദിവസം തോറും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അതിനാൽ എന്നെ വിവാഹം കഴിക്കുന്നതിന് അവളോട് ചോദിക്കുന്നത് എനിക്ക് തീരെ ലജ്ജാവഹമായ ഒരു കാര്യമായിരുന്നു. ഓരോ രാത്രിയിലും ഞാൻ അവളോട് ചോദിക്കാൻ പോകുകയാണെന്ന് മനസ്സിൽ തീരുമാനമെടുക്കും. എന്താകുന്നു അത്? ചിത്രശലഭമോ മറ്റെന്തെങ്കിലും കിട്ടിയോ? അങ്ങനെയൊക്കെ ആയിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ ഇതേ അനുഭവം ഉണ്ടായിരിക്കാം. ഒരു വിചിത്രമായ അനുഭവം എനിക്കുണ്ടായിട്ട് എന്റെ മുഖം ചുവന്നു പോകും. എനിക്കറിയില്ല, എനിക്ക് അവളോട് ചോദിക്കാൻ കഴിയില്ല. എങ്കിൽ ഞാൻ എങ്ങനെയാണ് വിവാഹിതനായതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും എന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഒരു കത്തെഴുതി അവളോട് ചോദിച്ചു. അതിൽ പ്രിയപ്പെട്ട കുമാരി എന്ന് സംബോധന ചെയ്ത് എഴുതിയിരുന്നില്ല. അതിലും സ്വല്പം കൂടി ഉയർന്നിട്ട് അത് പ്രേമത്തിന്റെ ഭാഷയിലായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അതൊരു യോജിപ്പായിരുന്നില്ല. എനിക്ക് കഴിയാവുന്നതിലും ഏറ്റവും നല്ലതായി ഞാൻ എഴുതി. അവളുടെ അമ്മ എനിക്ക് സ്വല്പം പേടിയായിരുന്നു. അവളുടെ അമ്മ ഒരുവിധം പരുക്ക സ്വഭാവക്കാരിയായിരുന്നു. അവളുടെ പിതാവ് ഒരു ഡച്ചുകാരനായ നല്ല സൗമ്യതയോടുകൂടിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം റെയിൽ മാർഗത്തിലെ തീവണ്ടി യാത്രക്കാരുടെ സൗഹൃദ ബന്ധത്തിന്റെ സംസ്ഥാപകനായിരുന്നു. ആ കാലത്ത് അദ്ദേഹം ഒരു മാസം $500 ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ 20 സെന്റ്സ് ഒരു മണിക്കൂറിൽ ഉണ്ടാക്കുന്നു. അതൊരിക്കലും പ്രാവർത്തികമാകില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അവളുടെ അമ്മ, അവളൊരു നല്ല മാന്യ സ്ത്രീയായിരുന്നു. അവൾ ഉയർന്ന സമാജത്തിൽപ്പെട്ട ഒരുവിധം കണിച്ചക്കാരിയായ ഒരു സ്ത്രീ പോലെയായിരുന്നു. അതിനാൽ എന്നെ കൊണ്ട് അവർക്ക് അത്ര വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സാധാരണപ്പെട്ട സാസ്ഫറാസ് മാതിരിയുള്ള ഗ്രാമീണ പയ്യനായിരുന്നു. ഹോപ്പ് ഒരു നല്ല വർഗത്തിൽപ്പെട്ട പയ്യനോടൊപ്പം പോകണമെന്ന് അവൾ വിചാരിച്ചിരുന്നു. അവൾ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഞാൻ അപ്പോൾ അത് ചിന്തിച്ചിരുന്നില്ല. അതിനാൽ ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെയാകാൻ പോകുന്നുവെന്ന് എനിക്കറിയില്ല. എനിക്ക് അവളുടെ പിതാവിനോട് ചോദിക്കാൻ കഴിയില്ല, അവളുടെ അമ്മയോട് ചോദിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു തീർച്ചയായ കാര്യം തന്നെയായിരുന്നു. അതിനാൽ അവളോട് തന്നെ ആദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. അതിനാൽ ഞാൻ ഒരു കത്തെഴുതി. അന്ന് രാവിലെ സമയം ജോലിക്ക് പോകുന്ന വഴിയിൽ ഞാനത് തപാൽ പെട്ടിയിലിട്ടു. ഞങ്ങൾ ബുധനാഴ്ച രാത്രിയിൽ പള്ളിയിൽ പോയിരുന്നു. കത്തിട്ടത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഞാൻ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് അവളോട് പറയാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ എനിക്കത് പറയാനുള്ളത്രയും കഴിവില്ലായിരുന്നു. അതിനാൽ ഞാനത് എഴുതി തപാൽ പെട്ടിയിലിട്ടു. ജോലി സ്ഥലത്ത് വെച്ച് ഈ കത്ത് അവളുടെ അമ്മയുടെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി. ഹോ ദൈവമേ, ഇത് അവരുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നശിച്ചു തന്നെ എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അവർ എന്നെ അധികം കാര്യമാക്കിയിരുന്നില്ല. അങ്ങനെ ഞാൻ ആകെപ്പാടെ വിയർക്കുകയായിരുന്നു. അങ്ങനെ അന്ന് ബുധനാഴ്ച രാത്രിയിൽ ഞാൻ ചെന്നപ്പോൾ, ഓ ദൈവമേ, ഞാൻ എങ്ങനെ അവിടെ കടന്നു ചെല്ലുമെന്ന് വിചാരിച്ചു. അവളുടെ അമ്മയുടെ കയ്യിലെങ്ങാനും ആ കത്ത് ചെന്ന് പറ്റിയാൽ അവൾ വാസ്തവമായി എന്നോട് പ്രവർത്തിച്ചു കളയും. അങ്ങനെ അവൾക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ ഹോപ്പിന്റെ പേരിലാണ് മേൽവിലാസം എഴുതിയത്. ഹോപ്പ് അവളുടെ പേരായിരുന്നു. അതിനാൽ ഞാൻ അതിൽ ഹോപ്പ് എന്ന് എഴുതിയിരുന്നു. ഒരുപക്ഷെ അവൾക്ക് കത്ത് കിട്ടിയിരിക്കാനിടയില്ല എന്ന് ഞാൻ ഓർത്തു. അതിനാൽ വണ്ടി പുറത്തു നിർത്തിയിട്ട് അവളെ വിളിക്കുന്നതിന് ഹോറൺ മാത്രം അടിച്ചാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. ഏതൊരു പയ്യനും അവളുടെ വീട്ടിലേക്ക് നേരെ കടന്നു ചെന്ന് വാതിലിന് മുട്ടിയിട്ട് ആ പെൺകുട്ടിയെ ചോദിക്കുന്നതിനുള്ള ധൈര്യമില്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടിയുമായി പുറത്തു പോകുന്നതിന് അവന് യാതൊരു തൊഴിലുമില്ല. അത് കൃത്യമായും ശരിയാണ്. അത് അത്രയും വിഡിത്തവും അത് താണതുമായ കാര്യമാകുന്നു. അതിനാൽ ഞാൻ എന്റെ പഴയ ഫോർഡ് വണ്ടിയെ നിർത്തി. നിങ്ങൾക്കറിയാമോ, വണ്ടി മുഴുവനും ഞാൻ തുടച്ചു മിനുക്കിയിരുന്നു. അങ്ങനെ ഞാൻ കടന്നു ചെന്ന് വാതിലിന് മുട്ടി. ഉദയതോന്നണമേ, അവളുടെ അമ്മ തന്നെ വാതിലിൽ വന്നു. എനിക്ക് ശ്വാസം പിടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ശ്രീമതി ബംബാ? അവൾ ചോദിച്ചു, വില്യം, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഓർത്തു, ഓ വില്യം, നീ അകത്ത് കടന്നു വരുമോ എന്നവർ ചോദിച്ചു. നന്ദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വാതിലിനകത്ത് കടന്നു. ഹോപ്പ് തയ്യാറാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ തന്നെ ഇതാ ഹോപ്പ് അവിടെ കോടിച്ചാടിയെത്തി. അവൾക്ക് വെറും 16 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഹായ് ബില്ലി എന്നവൾ പറഞ്ഞു. ഹായ് ഹോപ്പ് എന്ന് ഞാനും പറഞ്ഞു. നീ പള്ളിയിൽ പോകാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ വരുന്നു എന്നവൾ പറഞ്ഞു. ഞാൻ ഓർത്തു, ഓ ദൈവമേ, ഇത് അവൾക്ക് കിട്ടിയിട്ടില്ല. നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, അത് നല്ല കാര്യം തന്നെ. ഹോപ്പിനത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നന്നായിരിക്കുന്നു. കാരണം അവൾക്ക് എന്റെ പേര് വെച്ചാൽ മതിയായിരുന്നു. അതിനാൽ എനിക്ക് നന്നായി അനുഭവപ്പെട്ടു. അതിനുശേഷം പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഡോക്ടർ ഡേവിസ് എന്താണ് പറഞ്ഞിരുന്നതെന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ അവളെ നോക്കിയിട്ട് വിചാരിച്ചു, ഒരുപക്ഷെ അവൾ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഞാൻ വീട്ടിലെത്തുമ്പോൾ അവളോട് ഇത് ചോദിച്ചതിന് അവൾ എന്നോട് മേലാൽ ഇവിടെ കയറി പോകരുതെന്ന് പറയാൻ പോവുകയായിരിക്കും. സഹോദരൻ ഡേവിസ് പറഞ്ഞിരുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഞാൻ അവളെ നോക്കിയിട്ട് വിചാരിച്ചു, ദൈവമേ, അവളെ വിട്ടുകളയുന്നത് ഞാൻ വെറുക്കുന്നു. ഏറ്റുമുട്ടൽ തീർച്ചയായും വരേണ്ടതാകുന്നു. അങ്ങനെ പള്ളി വിരിഞ്ഞതിനു ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് വഴിയിൽ കൂടി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പഴയ ഫോർഡ് വണ്ടിയുടെ അടുക്കലെത്തി. വഴിയിലൊക്കെയും ചന്ദ്രൻ പൂർണ്ണമായി തെളിഞ്ഞിരുന്നു. ഞാൻ അവളെ നോക്കി, അവൾ സുന്ദരിയായിരുന്നു. ഞാൻ അവളെ നോക്കിയിട്ട് വിചാരിക്കും, ദൈവമേ, അവളെ പ്രാപിക്കാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നു, എന്നാൽ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ ഞാൻ സ്വല്പം കൂടി മുമ്പോട്ട് നടന്നിട്ട് വീണ്ടും അവളെ നോക്കും. ഇന്ന് രാത്രിയിൽ നിനക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അവളുടെ വീട്ടിലേക്ക് പോകുന്നതിന് ഒരു വശത്തുകൂടി ചുറ്റിത്തിരിഞ്ഞ് മൂല വരെ ഞാൻ നടന്നിരുന്നു. ഞാൻ അവളോടൊപ്പം വാതിൽക്കർ വരെ നടക്കുകയായിരുന്നു. ഞാൻ ഓർത്തു, ഒരുപക്ഷെ അവൾക്കത് കിട്ടിയിട്ടുണ്ടാകില്ല, അതുകൊണ്ട് ഞാനിത് മറന്നു കളയുന്നതാണ് നല്ലത്. എങ്ങനെയായാലും എനിക്ക് ഒരാഴ്ച കൂടി അതിനുള്ള കൃപയുണ്ട്. അതിനാൽ എനിക്ക് നല്ലതായി അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവൾ എന്നെ ബില്ലി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, അവൾ പറഞ്ഞു, എനിക്ക് നിന്റെ കത്ത് കിട്ടി. ഹോ ദൈവമേ, അതെ, നിനക്ക് കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ഹാ ഹാ. അവൾ മുമ്പോട്ട് നടന്നിരുന്നു, പിന്നെ ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഞാൻ ഓർത്ത്, സ്ത്രീയെ, എന്തെങ്കിലും എന്നോട് പറയുക. ഒന്നുകിൽ എന്നെ ഓടിച്ചു വിടുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നീ എന്ത് വിചാരിക്കുന്നു എന്ന് എന്നോട് പറയുക. ഞാൻ ചോദിച്ചു, നീ അത് വായിച്ചോ? ഹാ എന്നവൾ പറഞ്ഞു. ദൈവമേ, ഒരു സ്ത്രീക്ക് എപ്രകാരം നിങ്ങളെ അനിശ്ചിതത്വത്തിൽ ഇപ്രകാരം വെക്കുവാൻ കഴിയും? ഓ, അപ്രകാരം ഞാനിത് അർത്ഥമാക്കുന്നില്ല. എങ്ങനെയൊക്കെയായാലും അത് നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ട് നീ ഒരു കാര്യവും പറയുന്നില്ല എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ മുമ്പോട്ട് നടന്നിരുന്നു. നീ അത് മുഴുവൻ വായിച്ചോ എന്ന് ഞാൻ ചോദിച്ചു. ഹാ എന്നവൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മിക്കവാറും വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഓർത്തു, പൂമുഖത്ത് വരെ നീ പോകരുത്, കാരണം അവരെ മറികടക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്നോട് പറയുക. അതിനാൽ ഞാൻ അവിടെ തന്നെ നിന്നു. അവൾ പറഞ്ഞു, ബില്ലി, ഞാനത് ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നു. അവൾ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം അവളുടെ പ്രാണനെ അനുഗ്രഹിക്കട്ടെ, അവൾ മഹത്വത്തിലാകുന്നു. അവൾ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, നാം നമ്മുടെ മാതാപിതാക്കന്മാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കണം, നീ അങ്ങനെ വിചാരിക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രിയെ, ശ്രദ്ധിക്കൂ, നമുക്കിത് പകുതി പകുതിയായി പ്രസ്താവന ചെയ്യാം. ഞാൻ പറഞ്ഞു, നീ നിന്റെ അമ്മയോട് ഇത് പറയുമെങ്കിൽ ഞാൻ നിന്റെ പിതാവിനോടത് പറയാം. ഞാനതിന്റെ ഏറ്റവും മോശമായ ഭാഗം തുടങ്ങുന്നതിന് അവളുടെ മേൽ വിട്ടുകൊടുത്തു. അവൾ പറഞ്ഞു, ശരി, അത് കൊള്ളാം. നീ പിതാവിനോട് ആദ്യം പറയുകയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ പറഞ്ഞു, ശരി, അത് കൊള്ളാം. ഞാൻ അദ്ദേഹത്തോട് ഞായറാഴ്ച രാത്രിയിൽ പറയാം. അങ്ങനെ ഞായറാഴ്ച രാത്രി എത്തി. അവളെ പള്ളിയിൽ നിന്ന് ഞാൻ വീട്ടിലെത്തിച്ചു. അവൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ സമയം നോക്കിയപ്പോൾ 9:30 എനിക്ക് പോകേണ്ട സമയമായിരുന്നു. ചാർലി മേശയിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ശ്രീമതി ബ്രംബാക്ക് ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഏതോ തരത്തിൽപ്പെട്ട തയ്യലോ മറ്റോ ചെയ്യുകയായിരുന്നു. അത് പട്ടകൊണ്ട് ബന്ധിക്കുന്നതായി എന്തോ കാര്യമായിരുന്നു. അതിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവർ ആ രീതിയിലുള്ള എന്തോ ഒരു കാര്യം ഉണ്ടാക്കിയായിരുന്നു. ഹോപ്പ് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ എന്നെ തുറച്ചു നോക്കിയിട്ട് പിതാവിന്റെ അടുക്കലേക്ക് ആംഗ്യം കാട്ടുമായിരുന്നു. ഹോ ദൈവമേ, അദ്ദേഹം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. അതിനാൽ ഞാൻ പുറത്തേക്കുള്ള വാതിൽക്കലേക്ക് നടക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വാതിൽക്കലേക്ക് നടന്നു. അവൾ എന്നോടൊപ്പം വാതിൽക്കലേക്ക് നടന്നു വന്നു. അവൾ എല്ലായ്പ്പോഴും വാതിൽക്കല വരെ വന്നിട്ട് എനിക്ക് ശുഭരാത്രി ആശംസകൾ തരുമായിരുന്നു. അതിനാൽ ഞാൻ വാതിൽക്കലേക്ക് നടക്കാൻ തുടങ്ങി. നീ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നില്ലേ എന്ന് അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഊവ്, ഞാൻ അതിനുവേണ്ടിയാണ് ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ഞാനത് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു, ഞാൻ പിന്നിലേക്ക് പോയി കളയാം, നീ അദ്ദേഹത്തെ പുറത്തേക്ക് വിളിക്കുക. അങ്ങനെ അവൾ പിന്നിലേക്ക് പോകുകയും എന്നെ ഒറ്റയ്ക്ക് അവിടെ വിടുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ ചാർലി എന്ന് വിളിച്ചു. അദ്ദേഹം തിരിഞ്ഞിട്ട് എന്നോട് ഹാ ബിൽ എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നേരം എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. തീർച്ചയായും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്റെ മേശയിൽ നിന്നും എഴുന്നേറ്റു. ശ്രീമതി ബംബാക്ക് അദ്ദേഹത്തെ നോക്കി. അവർ ഹോപ്പിനെ നോക്കിയിട്ട് എന്നെയും നോക്കി. നീ പൂമുഖത്തേക്ക് ഇറങ്ങി വരുമോ എന്ന് ഞാൻ ചോദിച്ചു. ഹാ, ഞാൻ ഇറങ്ങി വരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പൂമുഖത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, ഇതൊരു നല്ല സുന്ദരമായ രാത്രിയായിരിക്കുന്നു അല്ലേ?
അതെ, ആകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു.
നല്ല ചൂടാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായും ചൂടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും നിനക്കറിയാമല്ലോ എന്റെ കൈകൾ പോലും തഴമ്പായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ബിൽ, നിനക്കവളെ സ്വന്തമാക്കാൻ കഴിയും. ഓ ദൈവമേ, നിനക്കവളെ എടുക്കാനും സ്വന്തമാക്കാൻ കഴിയുമെന്നോ? ഓ, അത് നന്നായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. നീ വാസ്തവമായും അതാർത്ഥമാക്കുന്നുവോ ചാർലി എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നോക്കൂ ചാർലി, അവൾ നിന്റെ മകളാണെന്ന് എനിക്കറിയാം, കൂടാതെ നിങ്ങൾക്ക് പണവുമുണ്ട്. അദ്ദേഹം എന്റെ അടുത്തെത്തിയിട്ട് എന്റെ കൈകളെ പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ബിൽ, ശ്രദ്ധിക്കൂ, പണം മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആകുന്നില്ല. ഞാൻ പറഞ്ഞു, ചാർലി, ഞാൻ വെറും 20 സെന്റ്സ് മാത്രമേ ഒരു നാഴികയിൽ ഉണ്ടാക്കുന്നുള്ളൂ, എന്നാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നു, അവൾ എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു ചാർലി, ഈ തഴമ്പുകൾ തേഞ്ഞു മാറുന്നതുവരെ എനിക്ക് പണി ചെയ്യേണ്ടി വന്നാലും ഞാൻ അവൾക്ക് വേണ്ടി ഒരു ജീവിതമുണ്ടാക്കും. എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ അവളോട് സത്യസന്ധതയുള്ളവനായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ബിൽ, ഞാനത് വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിക്കൂ ബിൽ, ഞാൻ നിന്നോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്കറിയാമോ, സന്തുഷ്ടമായിരിക്കുന്നതിന് പണം സന്തുഷ്ടിയോടുകൂടെ ഒരുമിച്ചെടുക്കപ്പെടുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നീ അവളോട് നല്ലവനായിരിക്കുക, നീ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, നന്ദിയുണ്ട് ചാർലി, ഞാൻ തീർച്ചയായും അത് ചെയ്യും. അതിനുശേഷം അവളുടെ അമ്മയോട് പറയുന്നതിനുള്ള അവളുടെ സമയമായിരുന്നു. അവൾ എങ്ങനെ അത് ചെയ്തുവെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞങ്ങൾ വിവാഹിതരായി. അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പക്കൽ യാതൊന്നുമില്ലായിരുന്നു. വീട്ടുപകരണങ്ങൾ തന്നെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങളുടെ പക്കൽ $2-3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഞങ്ങൾ ഒരു വീട് വാടകയ്ക്കെടുത്തു. അത് ഞങ്ങൾക്ക് ഒരു മാസം $4 വിലയായിരുന്നു. അതൊരു ചെറിയ 2 മുറിയുള്ള സ്ഥലമായിരുന്നു. ആരോ ഞങ്ങൾക്ക് ഒരു പഴയ മടക്കുകെട്ടിൽ തന്നു. നിങ്ങളൊരു മടക്കുകെട്ടിൽ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ അതിശയിക്കുന്നു. അങ്ങനെ അവർ ഞങ്ങൾക്കത് തന്നിരുന്നു. ഞാൻ സിയേഴ്സ് ആൻഡ് റോബക്സിന്റെ കടയിൽ ചെന്ന് ഒരു മേച്ചി 4 കസേരകളും വാങ്ങിക്കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമോ, അത് പെയിന്റ് ചെയ്തതായിരുന്നില്ല. അത് ഞങ്ങൾക്ക് സമയത്തിന് കിട്ടിയിരുന്നു. അതിനുശേഷം ഞാൻ ഉപയോഗശൂന്യമായ സാധനങ്ങൾ വിൽക്കുന്ന ശ്രീമാൻ വെബറിന്റെ അടുക്കൽ നിന്ന് ഒരു പാകം ചെയ്യാനുള്ള അടുപ്പ് വാങ്ങിക്കൊണ്ടുവന്നു. അതിനോടൊപ്പമുള്ള അടുപ്പിനും മറ്റെല്ലാത്തിനും കൂടി $1.75 ഞാൻ വില കൊടുത്തു. ഞങ്ങൾ വീട്ടു ഉപകരണങ്ങൾ ഈ പ്രകാരം ഉണ്ടാക്കി. ഞാൻ പെയിന്റ് ചെയ്യുമ്പോൾ കസേരകളിൽ ഷാംറോക്ക് പെയിന്റ് ചെയ്തിരുന്നത് ഞാൻ ഓർക്കുന്നു. ഓ, ഞങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയായിരുന്നതിനാൽ എല്ലാമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നതും അതായിരുന്നു. ദൈവം തന്റെ കരുണയാലും തന്റെ നന്മയാലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും സന്തുഷ്ടരായ ഇണകൾ ഞങ്ങളായിരുന്നു. സന്തുഷ്ടി ഒരിക്കലും ലോകത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര അവകാശപ്പെടുന്നുവോ അതിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ നിങ്ങൾക്ക് വീതിച്ചു തന്നിരിക്കുന്ന ഭാഗവുമായിട്ട് എത്ര സംതൃപ്തരാകാൻ കഴിയുന്നുവെന്ന കാര്യത്തിലാകുന്നു. കുറച്ച് സമയത്തിന് ശേഷം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾക്കൊരു മകനുണ്ടായി. അവന്റെ പേര് ബില്ലി പോൾ എന്നായിരുന്നു. അവനിപ്പോൾ ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. അതിന് കുറച്ചു സമയ ശേഷം, ഏകദേശം 11 മാസം കഴിഞ്ഞ്, ദൈവം ഞങ്ങളെ വീണ്ടും അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾക്കൊരു മകളുണ്ടായി. അവളുടെ പേര് ഷാരോൺ റോസ് എന്നായിരുന്നു. അത് റോസ് ഓഫ് ഷാരോൺ എന്ന വാക്കിൽ നിന്നും എടുത്തതായിരുന്നു. ഒരു ദിവസം ഞാൻ സമ്പാദിച്ചു വെച്ച കാശുകൊണ്ട് ഒരു ചെറിയ അവധിക്ക് പോയത് ഞാൻ ഓർക്കുന്നു. അത് പാപ്പോ എന്ന തടാകത്തിൽ മീൻ പിടിക്കുന്നതിന് പോവുകയായിരുന്നു. തിരികെയുള്ള എന്റെ വഴിയാത്രയിൽ ഈ സമയത്ത് എന്റെ പരിവർത്തനത്തെക്കുറിച്ച് ഞാൻ വിട്ടുകളയുകയാണ്. ഞാൻ മാനസാന്തരപ്പെട്ടിരിക്കുകയും മിഷനറി ബാപ്റ്റിസ്റ്റ് സഭയിൽ ഡോക്ടർ റോയ് ഡേവിസ് എന്നെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാനൊരു ശുശ്രൂഷകനായിരിക്കുകയും ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ജെഫേഴ്സൺ വിലയിൽ എനിക്കൊരു കൂടാരവുമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചെറിയ സഭയുടെ ഇടയനായിരുന്നു. യാതൊരു പണവുമില്ലാതെ ഞാൻ 17 വർഷം ഇടയനായി ജോലി ചെയ്തു. ഒരു നയാ കാശ് പോലും കിട്ടിയിരുന്നില്ല. അവിടെ ഒരു വഴിപാടെടുക്കുന്നതിനുള്ള പാത്രം പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടിയിരുന്ന 10% മറ്റും മാത്രമായിരുന്നു. കെട്ടിടത്തിന്റെ പിന്നിലായി ഒരു ചെറിയ പെട്ടി വെച്ചിരിക്കുകയും അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. ഇപ്രകാരം സഭയുടെ ചിലവ് നടത്തിയിരുന്നു. 10 വർഷത്തെ കടം കൊടുക്കാനുണ്ടായിരുന്നു. അത് 2 വർഷത്തിനുള്ളിൽ തന്നെ അടച്ചു തീർത്തു. ഞാൻ യാതൊരു തരത്തിലും പെട്ട വഴിപാട് എടുത്തിരുന്നില്ല. അങ്ങനെ കുറച്ച് ഡോളറുകൾ ഞാൻ അവധിക്ക് പോകുന്നതിന് വേണ്ടി സേവിച്ചു വെച്ചിരുന്നു. അവളും ഫൈൻ ഷർട്ടിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. അവളൊരു വാത്സല്യമേറിയ ഓമനയായ പെൺകുട്ടിയായിരുന്നു. അവളുടെ ശവക്കല്ലറ ഒരുപക്ഷെ ഇന്ന് മഞ്ഞു മൂടിയിട്ടുണ്ടാകാം. എന്നാൽ അവളിപ്പോഴും എന്റെ ഹൃദയത്തിലായിരിക്കുന്നു. എന്നെ ഈ തടാകത്തിലേക്ക് വിടുന്നതിനു വേണ്ടി അവൾ കഷ്ടപ്പെട്ട് പണി ചെയ്ത് അതിന് വേണ്ടത്രയും കാശുണ്ടാക്കി എന്നെ സഹായിച്ചത് ഞാൻ ഓർക്കുന്നു. ഞാൻ തടാകത്തിൽ നിന്നും തിരികെ വരുമ്പോൾ ഞാൻ ഇന്ത്യാനയിലെ മിഷവാക്കിയിലേക്കും സൗത്ത് ബെൻഡിലേക്കും വരുമ്പോൾ കാറുകളുടെ പിന്നിലായി യേശു മാത്രമെന്ന് എഴുതി ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. യേശു മാത്രം എന്നത് കേൾവിക്ക് വിചിത്രമായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ ഈ പരസ്യങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് സൈക്കിളുകളിലും ഫോർഡിലും കാഡിലാക്കിലും അങ്ങനെ എല്ലായിടത്തും യേശു മാത്രമെന്ന് എഴുതി പരസ്യം ചെയ്തിരുന്നു. ഞാൻ അവരിൽ ചിലരെ പിന്തുടരുകയും അവർ ഒരു വലിയ പള്ളിയിലെത്തുകയും ചെയ്തു. അവർ പെന്തക്കോസ്തുകാരായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ പെന്തക്കോസ്തുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ ഒരു കൂട്ടം വിശുദ്ധ ഉരുളുകാരും തറയിൽ കിടക്കുന്നവരും വായിൽ നിന്ന് പത വരുന്നവരും അങ്ങനെയെല്ലാമാണെന്നാണ് എന്നോട് അവരെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരുമായിട്ട് എനിക്ക് യാതൊന്നും തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ അവർ ഇപ്രകാരം അവിടെ തുടർന്നു പോയിരുന്നത് ഞാൻ കേട്ടിട്ട് ഞാനും അകത്ത് കയറാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ എന്റെ ഫോർഡ് വണ്ടി നിർത്തിയിട്ട് അകത്ത് കയറി. അവർ അവിടെ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. അവിടെ രണ്ട് വലിയ സഭക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അവർ ഒന്നിനെ PA of JC എന്നും മറ്റേത് PA of W എന്നും വിളിച്ചിരുന്നു. ഈ സഭാ സംഘടനകളെ നിങ്ങളിൽ വളരെ പേർ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ അവർ തമ്മിൽ ഒത്തൊരുമിച്ചിട്ട് യുണൈറ്റഡ് പെന്റിക്കോസ്റ്റൽ ചർച്ച് എന്ന് വിളിക്കപ്പെടുന്നു. അവരുടെ ചില ഉപദേഷ്ടാക്കന്മാരെ ഞാൻ കേട്ടിരുന്നു. അവർ അവിടെ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുകയും അവൻ എത്ര മഹാനാണെന്നും അവൻ എത്ര വലിയവനാണെന്നും പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചും അവർ ഉപദേശിച്ചിരുന്നു. അവർ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അതിന് കുറച്ചു നേരത്തിന് ശേഷം ആരോ ചാടി എഴുന്നേറ്റിട്ട് അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം കേട്ടിരുന്നില്ല. അവിടെ ഇതാ ഒരു സ്ത്രീ കഴിയാവുന്നത്രയും വേഗത്തിൽ അവിടെ കൂടി വരുന്നു. അതിനുശേഷം എല്ലാവരും കൂടി ചാടി എഴുന്നേറ്റിട്ട് ഓടാൻ തുടങ്ങി. കൊള്ളാം സഹോദര, അവർക്ക് തീർച്ചയായും ഒരു സഭയിൽ പെരുമാറുന്ന മര്യാദയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അവർ നിലവിളിക്കുകയും ഒച്ചവെക്കുകയും അതുപോലെ തുടരുകയും ചെയ്തിട്ട് ഇതെന്തൊരു കൂട്ടരായ ജനങ്ങളാകുന്നുവെന്ന് ഞാൻ ഓർത്തുപോയി. എന്നാൽ അതിനെക്കുറിച്ച് ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഞാൻ എത്രയും നീണ്ട സമയം വരെ അവിടെ ഇരുന്നുവോ അത്രയും ഞാൻ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവിടെ എന്തോ വാസ്തവമായി നല്ലതായി കാണാൻ തുടങ്ങിയിരുന്നു. ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് പ്രകാരം തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു നേരം കൂടി ഇവരോടൊപ്പം ഞാൻ സഹിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വാതിലിനടുത്തായിട്ടാണ് ഇരുന്നിരുന്നത്. അവിടെ എന്തെങ്കിലും എടുത്തുചാട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വാതിലിന് പുറത്തേക്ക് ഓടിക്കളയും. എന്റെ വണ്ടി എവിടെയായിട്ടാണ് പാർക്ക് ചെയ്തിരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു മൂലയ്ക്കായിരുന്നു. ഞാൻ അവരുടെ ചില പ്രാസംഗികരെ കേൾക്കാൻ തുടങ്ങി. അവർ വിദ്വാൻമാരും വിദ്യാർത്ഥികളുമായിരുന്നു. അത് നന്നായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരത്തെ ആഹാരത്തിനുള്ള സമയമെത്തിയപ്പോൾ എല്ലാവരും ആഹാരത്തിനായി കടന്നു ചെല്ലുന്നതിന് അവർ പറഞ്ഞു. എന്നാൽ ഞാൻ ഓർത്തു, എന്റെ പക്കൽ ഒരു ഡോളറും 75 സെന്റ്സും വീട്ടിലേക്ക് പോകുന്നതിനായിട്ടുണ്ട്. അത് മാത്രമായിരുന്നു എനിക്ക് വണ്ടിയിൽ ഇന്ധനത്തിനായിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്നെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നതായിരുന്നു. എന്റെ പഴയ ഫോർഡ് വണ്ടി ഒരു നല്ല വണ്ടിയായിരുന്നു. അത് പിമ്പോക്കായിരുന്നില്ല. എന്നാൽ അത് കുറച്ച് തേഞ്ഞു മാറിയിരുന്നതേ ഉള്ളായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നത് ഫോർഡ് മണിക്കൂറിൽ 30 മൈലുകൾ പോകുമെന്നായിരുന്നു. എന്നാൽ അത് 15 മൈൽ അങ്ങോട്ടും 15 മൈൽ ഇങ്ങോട്ടുമായിട്ട് അത് 30 മൈൽ നിങ്ങൾക്ക് കിട്ടുന്നു. അന്ന് രാത്രിയിൽ ഞാൻ പുറത്തുപോയതിനു ശേഷം രാത്രിയിലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാസംഗികരായ സകല ആളുകളും അവരുടെ വിഭാഗീയ സംഘടനകളെ പരിഗണിക്കാതെ പ്രസംഗ പീഠത്തിലേക്ക് കടന്നു വരിക. അവിടെ ഏകദേശം 200 പേർ കടന്നു വന്നു. ഞാനും കടന്നു ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രസംഗിക്കുന്നതിനുള്ള സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ കടന്നു വന്ന് ആരാണെന്നും എവിടെ നിന്നാണെന്നും പറയുക എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എന്റെ സമയമെത്തി. ഞാൻ പറഞ്ഞു, വില്യം ബ്രൻഹാം, ബാപ്റ്റിസ്റ്റ്, ജെഫേഴ്സൺവില്ല, ഇന്ത്യാന എന്ന് പറഞ്ഞിട്ട് കടന്നുപോയി. ബാക്കിയുള്ളവരെല്ലാം അവരെ തന്നെ പെന്തക്കോസ്റ്റൽ പെന്തക്കോസ്റ്റൽ പെന്തക്കോസ്റ്റുകാരെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. PA of W, PA JC, PA W അങ്ങനെ തുടർന്നിരുന്നു. അങ്ങനെ ഞാൻ കടന്നു പോകുമ്പോൾ ഓർത്തു, ഞാൻ മാത്രമാണ് അവിടെ വിരൂപമായ താറാവായിട്ടുണ്ടായിരുന്നത്. അതിനാൽ ഞാൻ അവിടെ കാത്തിരുന്നു. ആ ദിവസം അവിടെ നല്ല മിടുക്കരായ പ്രാസംഗികർ വളരെ ശക്തിയോടുകൂടെ പ്രസംഗിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് രാത്രിയിലത്തെ സന്ദേശത്തെ കൊണ്ടുവരുന്ന ആളെ കുറിച്ച് പറഞ്ഞു. അവർ അദ്ദേഹത്തെ മൂപ്പൻ എന്ന് വിളിച്ചിരുന്നതായി ഞാൻ വിചാരിക്കുന്നു. അവരുടെ ശുശ്രൂഷകരും റെവനന്റിന്റെ പകരം മൂപ്പന്മാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അവർ ഒരു വൃദ്ധനായ കറുത്ത വർഗ്ഗക്കാരനായ മനുഷ്യനെ അവിടെ കൊണ്ടുവന്നു. അദ്ദേഹം പ്രാസംഗികരുടെ പഴയ പരിഷ്കാരത്തിലുള്ള ഒരു കുപ്പായം ധരിച്ചിരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതായി ഞാൻ ഊഹിക്കുന്നില്ല. അത് നീണ്ട ചതുരാകൃതിയിൽ പിന്നിലേക്ക് വാലുപോലെ വെട്ടിയ നീണ്ട കുപ്പായവും അതിനുമേൽ വില്ലിസ് കോളർ വെച്ചതുമായിരുന്നു. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ചുറ്റുമായി നരച്ചമുടി വട്ടത്തിൽ വെട്ടിയിരുന്നു. അങ്ങനെ വൃദ്ധനായ ഈ മനുഷ്യൻ ഇപ്രകാരം കടന്നു വന്നിട്ട് അവിടെ നിന്നു. അവിടെയുണ്ടായിരുന്ന പ്രാസംഗികരെല്ലാം യേശു എത്ര മഹാനാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ഈ വൃദ്ധനായ മനുഷ്യൻ തന്റെ വിഷയത്തെ ഇയോബിന്റെ പുസ്തകത്തിൽ നിന്നും എടുത്തിരുന്നു. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് കോഴിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു? അദ്ദേഹം ഒരു പാവം പിടിച്ച വൃദ്ധനായ മനുഷ്യനായിരുന്നു. അവരേതെങ്കിലും ചെറുപ്പക്കാരായ മനുഷ്യരെ പ്രസംഗിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നില്ലെന്ന് ഞാൻ ഓർത്തു. ഈ യോഗത്തിന്റെ സ്ഥലം തിങ്ങി നിറഞ്ഞിരുന്നു. അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നതെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഈ വൃദ്ധനായ മനുഷ്യൻ ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് പ്രസംഗിക്കുന്നതിന് പകരം സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആദ്യ തൊട്ട് തുടങ്ങി. ചക്രവാളത്തിൽ മഴവില്ലോടുകൂടി അവന്റെ രണ്ടാമത്തെ വരവിൽ അവനെ തിരികെ കൊണ്ടുവന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടിരുന്നില്ല. ഏകദേശം ഈ സമയത്തോടുകൂടി ആത്മാവനെ സ്പർശിക്കുകയും തന്റെ കാലുകൾ കൊണ്ട് ക്ലിക്ക് ശബ്ദമുണ്ടാക്കി ഏകദേശം ഇത്രയും ഉയരത്തിൽ ചാടുകയും ചെയ്തു. തന്റെ തോളുകൾ പിന്നിലേക്കാക്കിക്കൊണ്ട് പ്രസംഗപീഠത്തിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കുന്നതിന് വേണ്ടത്രയും സ്ഥലം നിങ്ങൾക്ക് ഇവിടെയില്ല. എനിക്കിപ്പോൾ ഇവിടെയുള്ളതിന് കൂടുതൽ സ്ഥലം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. ഒരു വൃദ്ധനായ മനുഷ്യൻ ഇപ്രകാരം പെരുമാറുന്നതിന് അത് ഇടയാക്കുമെങ്കിൽ, അതെന്റെ മേൽ വരികയാണെങ്കിൽ എന്നെ അത് എന്ത് ചെയ്യാൻ ഇടയാക്കുമെന്ന് ഞാൻ ഓർത്തു. ഒരുപക്ഷെ എനിക്കും അത് തന്നെ കുറിച്ച് ആവശ്യമായിട്ടുണ്ട്. അദ്ദേഹം അവിടേക്ക് കയറി വന്നപ്പോൾ എനിക്ക് ആ വൃദ്ധനായ മനുഷ്യനോട് ദുഃഖം തോന്നിയിരുന്നു. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദുഃഖം തോന്നിയിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് ഞാൻ നോക്കിയിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ അവിടെ നിന്ന് പോകുകയും അടുത്ത ദിവസം രാവിലെ ഞാൻ ആരാണെന്നും എവിടെ നിന്നാണെന്നും ആരും അറിയാൻ ഇടയാക്കുന്നതല്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രിയിൽ ചെന്ന് ഞാൻ എന്റെ കാലുറകളെ തേച്ചു. ഞാൻ ഉറങ്ങുന്നതിന് വേണ്ടി വയലിലേക്ക് പോകുന്നതിന് മുമ്പായി കടയിൽ ചെന്ന് എനിക്ക് വേണ്ടി കുറച്ച് പഴക്കചെന്ന റോൾസ് വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ ഒരു നിക്കൽ കൊടുത്ത് ഒരു കൂട്ടം വാങ്ങിക്കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ജലസംഭരണിയിൽ നിന്നും വെള്ളം നിറച്ചുകൊണ്ടുവന്നു. അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ ശേഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ കുറച്ച് വെള്ളം കൂടി കൊണ്ടുവന്ന് ഈ റോൾസ് അതോടൊപ്പം തിന്നു. എനിക്ക് തിരികെ വന്ന് കുടിക്കാനുള്ള വെള്ളം വീണ്ടും എടുത്തു. അതിനുശേഷം ഞാൻ കാറിൽ നിന്ന് രണ്ട് സീറ്റുകൾ എടുത്തുകൊണ്ടുവന്ന് വയലിൽ ഇട്ടിട്ട് എന്റെ കാലുറകളെ അതിന്റെ സീറ്റിൽ വിരിച്ചിട്ട് ഞാൻ അത് തേച്ചു. അന്ന് രാത്രി മിക്കവാറും അന്ന് രാത്രി മുഴുവനും ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ എന്തിനാണ് വന്ന് അകപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഭക്തിയുള്ള ജനങ്ങളെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതെന്താകുന്നുവെന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നീ എനിക്ക് ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ അവിടെ എത്തി. പ്രഭാത ഭക്ഷണത്തിനായി ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. എന്റെ പക്കൽ വഴിപാടായി ഇടുന്നതിന് യാതൊന്നും ഇല്ലാതിരുന്നതിനാൽ ഞാൻ അവരോടൊപ്പം ഭക്ഷിക്കാൻ പോയിരുന്നില്ല. ഞാൻ പിന്നിലേക്ക് പോയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ അവിടെ ചെന്നു. ഞാൻ എന്റെ പക്കലുണ്ടായിരുന്ന റോൾസുകൾ മാത്രം ഭക്ഷിച്ചിട്ട് അവിടെ ചെന്നിരുന്നു. അവരുടെ പക്കൽ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സംഗതി എനിക്ക് പേടിയായിരുന്നു. അതൊരു ചരടിൽ അവിടെ താഴേക്ക് കെട്ടിത്തൂക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രസംഗപീഠത്തിൽ ഒരു ചെറുപ്പക്കാരനായ ബാപ്റ്റിസ്റ്റ് പ്രാസിംഗിയെ നിന്നിരുന്നു. ഓഹോ, ജോലി തീരുന്നതിന് ഞാൻ നന്നായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ വ്യക്തി ഈ പ്രസംഗപീഠത്തിലുണ്ടായിരുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ പ്രാസിംഗനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബ്രണഹാം എന്നാകുന്നു. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ, അദ്ദേഹത്തോട് കടന്നു വരാൻ പറയുക. ഇന്ന് രാവിലത്തെ സന്ദേശം ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓ ദൈവമേ, ഞാൻ വെറുമൊരു ടീഷർട്ടും ഈ കാലുറകളുമാണ് ധരിച്ചിരുന്നത്. ബാപ്റ്റിസ്റ്റുകാരായ ഞങ്ങൾ പ്രസംഗപീഠത്തിൽ കയറുന്നതിന് ഒരു മേൽക്കുപ്പായം വേണമെന്ന് വിശ്വസിക്കുന്നവരാകുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. ഈ സമയത്ത് അവരുടെ ഈ സാർവദേശീയ കൺവെൻഷൻ ഉത്തരദേശത്ത് വെച്ചായിരുന്നു. അത് ദക്ഷിണ ഭാഗത്താണെങ്കിൽ അവരുടെ കറുത്ത വർഗ്ഗക്കാരായ ആളുകൾക്ക് അതിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് അവിടെ കറുത്ത നിറക്കാരും ഞാൻ അവിടെ ഒരു ദക്ഷിണദേശക്കാരനുമായിരുന്നു. എന്റെ കോളറിൽ അപ്പോഴും പശിയുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമോ. എന്നാൽ ഞാൻ മറ്റുള്ളവരിൽ നിന്നും മെച്ചപ്പെട്ടവനായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു. അന്ന് രാവിലെ സമയം എന്റെ അടുത്തിരുന്ന മനുഷ്യനും ഒരു കറുത്ത നിറക്കാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കി. അതെ, അദ്ദേഹം ഒരു സഹോദരനാകുന്നു എന്ന് ഞാൻ ഓർത്തു. ആർക്കെങ്കിലും വില്യം ബ്രണഹാം എവിടെയാണെന്ന് അറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇരിപ്പിടത്തിൽ തന്നെ ഇപ്രകാരം കുനിഞ്ഞിരുന്നു കളഞ്ഞു. അദ്ദേഹം രണ്ടാമത്തെ വട്ടവും അത് പ്രഖ്യാപിച്ചുകൊണ്ട് ചോദിച്ചു, പുറത്തു നിൽക്കുന്നവരായ ആർക്കെങ്കിലും, അദ്ദേഹം മൈക്ക് തന്റെ അടുക്കലേക്ക് വലിച്ചിട്ട്, ആർക്കെങ്കിലും വില്യം ബ്രണഹാമിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. ഇന്ന് രാവിലത്തെ സന്ദേശത്തിനായി അദ്ദേഹത്തെ ഇപ്പോൾ പ്രസംഗപീഠത്തിൽ ആവശ്യമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം ദക്ഷിണ ഇന്ത്യാനയിൽ നിന്നുള്ള ഒരു ബാപ്റ്റിസ്റ്റുകാരനായ പ്രാസംഗികനാകുന്നു. ഞാൻ മിണ്ടാതെ തലകുണിച്ച് അവിടെ തന്നെ ഇരുന്നു. ആരും എന്നെ അറിഞ്ഞിരുന്നില്ല. ഈ കറുത്ത നിരക്കാരനായ മനുഷ്യൻ എന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് അദ്ദേഹം എവിടെയാണോ എന്നറിയാമോ എന്ന് ചോദിച്ചു. ഓഹോ, ഒന്നുകിൽ അദ്ദേഹത്തോട് ഞാൻ കള്ളം പറയണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിരിക്കണമെന്ന് ഞാൻ ഓർത്തു. ഞാൻ അദ്ദേഹത്തോട് താഴോട്ട് കുനിഞ്ഞു വരാൻ പറഞ്ഞു. ശ്രീമാൻ, എന്താണ് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു അത്. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നേരെ അവിടെ കയറി ചെല്ലുക. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കത് കഴിയില്ല. ഞാൻ പറഞ്ഞു, എന്റെ പക്കൽ ഈ പഴയ കാലുറകളും ഈ ചെറിയ ടീഷർട്ടുകളുമാണ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല. നിങ്ങളുടെ വസ്ത്രധാരണം എപ്രകാരമാണെന്ന് ഈ ജനങ്ങൾ കാര്യമാക്കുന്നവരല്ല, അതുകൊണ്ട് കടന്നു ചെല്ലുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല ഇല്ല, നിങ്ങൾ മിണ്ടാതിരിക്കുക. ഇപ്പോൾ യാതൊന്നും അതിനെപ്പറ്റി പറയാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെയും മൈക്കിൽ കൂടി വില്യം ബ്രണഹാം എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് വീണ്ടും ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ ഇവിടെയാകുന്നു, അദ്ദേഹം ഇവിടെയാകുന്നു, ഇതാ അദ്ദേഹം ഇവിടെയാകുന്നു. ഓ ദൈവമേ, അവിടെ ഞാൻ ഈ ചെറിയ ടീഷർട്ടുമായിട്ട് എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, കടന്നു വരിക ശ്രീമാൻ ബ്രണഹാം, നിങ്ങൾ ഇന്ന് രാവിലത്തെ സന്ദേശം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓ ദൈവമേ, ഈ സകല പ്രാസംഗികരുടെ മുമ്പിൽ വെച്ചും ഈ സകല ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ വഴുതി വഴുതി എന്റെ മുഖച്ചുവന്നും എന്റെ കാതുകൾ എരിയുന്നതുമായി അങ്ങനെ അവിടേക്ക് നടന്നു. ഞാൻ ഈ കാലുറകളും ടീഷർട്ടും ധരിച്ചുകൊണ്ട് ഒരു പ്രാസംഗികനായി അവിടെ കടന്നു. ബാപ്റ്റിസ്റ്റുകാരനായ പ്രാസിംഗിയൻ ഇതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ മൈക്കിന്റെ അടുക്കിലേക്ക് നടന്നു എന്നു. ഞാൻ അവിടെ നിന്നു. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ വാസ്തവമായും അവിടെ നിന്ന് തപ്പിത്തിരികയായിരുന്നു. ഞാൻ വിശുദ്ധ ലൂക്കോസിന്റെ 16 അധ്യായം വായിക്കുന്നതിനായി എടുത്തു. അവൻ പാതാളത്തിൽ കിടന്ന് മേലോട്ട് നോക്കി കരഞ്ഞു എന്ന എന്റെ വിഷയത്തിൽ ഞാൻ കടന്നു. അങ്ങനെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നന്നായി അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ ധനവാനായ മനുഷ്യൻ പാതാളത്തിൽ കിടന്ന് ഉച്ചയ്ക്ക് നിലവിളിച്ച് കരഞ്ഞു. ഇതുപോലെയുള്ള 3 ചെറിയ വാക്കുകളെ ഞാൻ എടുത്തിരുന്നു. അതെന്റെ ഇതുപോലെയുള്ള മറ്റ് സന്ദേശങ്ങളായ നീ ഇത് വിശ്വസിക്കുന്നുവോ, പാറയോട് സംസാരിക്കുക എന്ന മാതിരിയാണ് ഞാനിത് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിലവിളിച്ച് കരഞ്ഞു എന്ന വിഷയത്തെ ഞാൻ എടുത്തിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അവിടെ മക്കൾ ആരുമില്ലായിരുന്നു, തീർച്ചയായും പാതാളത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ നിലവിളിച്ച് കരഞ്ഞു. അവിടെ പൂക്കളില്ലായിരുന്നു, അവൻ നിലവിളിച്ച് കരഞ്ഞു. അവിടെ യാതൊരു ദൈവവുമില്ലായിരുന്നു, അവൻ നിലവിളിച്ച് കരഞ്ഞു. അവിടെ ക്രിസ്തുവില്ലായിരുന്നു, അവൻ നിലവിളിച്ച് കരഞ്ഞു. പിന്നെ ഞാൻ നിലവിളിച്ച് കരഞ്ഞു. എന്തോ ഒരു ശക്തി എന്നെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞിരുന്നു. ഓ ദൈവമേ, ദൈവമേ. അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. എനിക്കൊരുവിധം സ്വയം ബോധം വന്നപ്പോൾ ഞാൻ പുറത്തു നിൽക്കുകയായിരുന്നു. ഈ ജനങ്ങളും ഞാനും നിലവിളിക്കുകയും ഒച്ചവെക്കുകയും കരയുകയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കതൊരു ഭയങ്കര സമയമായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തു വന്നപ്പോൾ ഒരു വലിയ ടെക്സാസിലുള്ള തൊപ്പിയും വലിയ ബൂട്ട്സുകളും ധരിച്ച ഒരു മനുഷ്യൻ എന്റെ അടുക്കലേക്ക് നടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മൂപ്പനായ ഇന്ന ഇന്നയാളാകുന്നു. അദ്ദേഹം ഗ്രാമീണ വസ്ത്രങ്ങളും ഗ്രാമീണ രീതിയിലുള്ള ബൂട്ട്സുകളും ധരിച്ച ഒരു പ്രാസംഗികനായിരുന്നു. അപ്പോൾ എന്റെ ഈ കാലുറകൾ അത്രയും മോശമായ ഒന്നല്ലായിരുന്നു എന്ന് ഞാൻ ഓർത്തു. നിങ്ങൾ ടെക്സാസിലേക്ക് വന്ന് എനിക്കൊരു ഉണർവ്യോഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഹാ ശ്രീമാൻ, ഞാനതൊന്ന് കുറിച്ചെടുത്തു കൊള്ളട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്രകാരം അത് കുറിച്ചെടുത്തു. ഇവിടെ ഇതാ വേറൊരു വ്യക്തി ഒരു ഗോൾഫ് കളിക്കുന്ന കാലുറകളും ഇട്ട് അവിടെ വന്നു. അവിടെ അവർ ഗോൾഫ് കളിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന അയഞ്ഞ കാലുറകളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മിയാമിയിൽ നിന്നുള്ള മൂപ്പനായ ഇന്ന ഇന്നയാളാകുന്നു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഓർത്തു, വസ്ത്രധാരണം അത്രയും വലിയൊരു കാര്യമായിരിക്കുന്നില്ല. അങ്ങനെ ഞാൻ വസ്ത്രത്തിലേക്ക് നോക്കിയിട്ട് കൊള്ളാം എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൂടി വലിച്ചു വാരിക്കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഓടി. ഭാര്യ എന്നെ കണ്ടുമുട്ടിയിട്ട്, ബില്ലി, നീ ഇത്രയും സന്തോഷവാനായിരിക്കുന്നതിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ, എനിക്ക് വിളവിന്റെ സാരാംശം കിട്ടിയിരിക്കുന്നു. ഇത് നീ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നല്ലതാകുന്നു. ഈ ജനങ്ങൾ അവരുടെ മതത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. ഓ, അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രിയെ നോക്കൂ, ഈ ജനങ്ങളുടെ ക്ഷണനങ്ങളുടെ ഒരു വലിയ മാല തന്നെയാകുന്നു. അവർ വിശുദ്ധ ഉരുളുകാരാണോ എന്നവൾ ചോദിച്ചു. അവർ ഏത് തരത്തിൽപ്പെട്ട ഉരുളുകാരാണെന്ന് എനിക്കറിയില്ല, എന്നാൽ എനിക്ക് ആവശ്യമായതെന്തോ അവരുടെ പക്കലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതൊരു തീർച്ചയായ കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ 90 വയസ്സുള്ള ഒരു മനുഷ്യൻ ചെറുപ്പക്കാരനായി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ബാപ്റ്റിസ്റ്റുകാരൻ ഇതുപോലെ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, അവർക്ക് ശ്വാസം തീരുന്നത് വരെ പ്രസംഗിക്കുകയും താഴെ വന്ന് മുട്ടുകുത്തിയിട്ട് പിന്നെ തിരികെ ശ്വാസമെടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അവരെ 2 ഭവന നിരകൾക്കപ്പുറത്തും അപ്പോഴും പ്രസംഗിച്ച് കേൾക്കാൻ കഴിയും. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവരിൽ ഒരുവൻ അന്യഭാഷ പറയുകയും മറ്റൊരുവൻ അത് എന്താണ് പറയുന്നതെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്റെ ജീവിതത്തിൽ അതുപോലെ ഒരു കാര്യം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. നീ എന്നോടൊപ്പം വരുമോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, പ്രിയനെ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചപ്പോൾ മരണം നമ്മെ വേർപെടുത്തുന്നതുവരെ ഞാൻ നിന്നോട് കൂടെ ചേർന്നിരിക്കും. അവൾ പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം വരും. നമുക്കിപ്പോൾ മാതാപിതാക്കന്മാരോട് പറയാമെന്ന് അവൾ പറഞ്ഞു. ശരിയെങ്കിൽ നീ നിന്റെ അമ്മയോട് പറയുക, ഞാൻ എന്റെ അമ്മയോട് പറയാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ശരി, തീർച്ചയായും ബില്ലി, കർത്താവ് നിന്നെ വിളിച്ചിട്ട് നിന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയായാലും നീ ചെയ്തുകൊള്ളുക. അങ്ങനെ ശ്രീമതി ബ്രഹ്മ എന്നെ അങ്ങോട്ട് ചെല്ലുന്നതിനായി വിളിപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ ചെന്നു. എന്തിനെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത് എന്നവർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ ശ്രീമതി ബ്രഹ്മ, നിങ്ങൾ ഒരിക്കലും ഈ രീതിയിലുള്ള ജനങ്ങളെ കണ്ടിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ. ഞാൻ പറഞ്ഞു, അതെ മാഡം, എന്നോട് ക്ഷമിക്കണം. അവൾ പറഞ്ഞു, നിനക്കറിയാമോ അവർ ഒരു കൂട്ടം വിശുദ്ധ ഉരുളുകാരാകുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല മാഡം, എനിക്കതറിയില്ല. ഞാൻ പറഞ്ഞു, അവർ തീർച്ചയായും നല്ല ജനങ്ങളാകുന്നു. അവൾ പറഞ്ഞു, അത് നല്ല ആശയം തന്നെ. അതുപോലെയുള്ള ഒരു കാര്യത്തിലേക്ക് എന്റെ മകളെ നീ വലിച്ചു കൊണ്ടുപോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇത് അസംബന്ധമാകുന്നു. ഇവർ മറ്റുള്ള സഭകൾ വലിച്ചെടുത്തി കളഞ്ഞ് ചാവപ്പിച്ചവരല്ലാതെ മറ്റ്യാതൊന്നുമല്ല. അവർ പറഞ്ഞു, വാസ്തവമായും അത് തന്നെയാകുന്നു. നീ എന്റെ മകളെ അതുപോലൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇടയാക്കിയില്ല. ഞാൻ പറഞ്ഞു, ശ്രീമതി ബ്രഹ്മബാഗ്, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവ് ഈ ജനങ്ങളോടൊപ്പം ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. അവർ പറഞ്ഞു, നീ നിന്റെ സഭയിലേക്ക് തിരികെ പോകുക. അവർ നിനക്കൊരു താമസ സൗകര്യം ഒരുക്കാൻ കഴിയുന്നതുവരെ അവിടെയായിട്ട് ഒരു വിവരമുള്ള മനുഷ്യനെ പോലെ പെരുമാറുക എന്ന് പറഞ്ഞു. എന്റെ മകളെ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി മാഡം. അങ്ങനെ ഞാൻ തിരിഞ്ഞിട്ട് പുറത്തേക്ക് നടന്നിറങ്ങി. ഹോപ്പ് കരയാൻ തുടങ്ങിയിരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ബില്ലി, അമ്മ എന്ത് പറഞ്ഞാലും അത് പരിഗണിക്കാതെ ഞാൻ നിന്നോടൊപ്പം തന്നെ നിൽക്കുന്നതായിരിക്കും. അവളുടെ ഹൃദയം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, പ്രിയെ, അത് നന്നായിരിക്കുന്നു. അങ്ങനെ ഞാനത് വിട്ടുപോകാനിടയാക്കി. അവൾ അവരുടെ മകളെ ഇതുപോലൊരു ജനങ്ങളോടൊപ്പം പോകാനിടയാക്കിയില്ല. കാരണം അവരൊരു ചപ്പുചവറല്ലാതെ മറ്റ്യാതൊന്നുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊരു രീതിയിൽ അത് വിട്ടുകളയാനിടയാക്കി. അതേറ്റവും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മോശമായ തെറ്റായിരുന്നു. ഏറ്റവും മോശമായതിൽ ഒന്നായിരുന്നു. അതിന് കുറച്ച് സമയത്തിന് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് മക്കളുണ്ടായി. ഒരു ദിവസം, അതായത് 1937 ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ആ സമയത്ത് ഞാൻ റോന്ത് ചുറ്റുന്ന ജോലിയിലായിരുന്നു. ഞാൻ എനിക്ക് കഴിയാവുന്നിടത്തോളം ജനങ്ങളെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. കൂടാതെ വീടുകൾ തകർന്നുകൊണ്ടിരുന്നു. എന്റെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ സുഖമില്ലാതെയായി. അവൾക്ക് ന്യൂമോണിയ എന്ന രോഗം പിടിപെട്ട് തീരെ സുഖമില്ലാതെയായി. സാധാരണപ്പെട്ടതായ ആശുപത്രിയിൽ നിറഞ്ഞിരുന്നതിനാൽ അവർ അവളെ കിടത്തുവാൻ അവർക്ക് അവിടെ കഴിഞ്ഞില്ല. അതിനാൽ അവളെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മുറി കിട്ടാനുണ്ടായിരുന്നു. അതിനുശേഷം അവർ എന്നെ തിരികെ വിളിച്ചു. ഞാൻ എല്ലായ്പ്പോഴും നദിക്കരയിൽ താമസിച്ചിരുന്നതിനാൽ ഒരു വള്ളക്കാരനായിരുന്നു. അതിനാൽ ഞാൻ ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചെസ്നട്ട് സ്ട്രീറ്റിൽ ഒരു വീട് ഏകദേശം മുങ്ങിപ്പോകാറായിരിക്കുന്നു. ആ വീട്ടിൽ ഒരു അമ്മയും ഒരു കൂട്ടം കുഞ്ഞുങ്ങളുമുണ്ട്. നിന്റെ മോട്ടോർ ബോട്ട് കൊണ്ട് നിനക്ക് അവിടെ എത്തിച്ചെല്ലാൻ കഴിയുമെങ്കിൽ, അങ്ങനെ നീ വിചാരിക്കുന്നെങ്കിൽ പോകുക. ഞാൻ പറഞ്ഞു, ശരി, എനിക്ക് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ തിരകളെ മറികടന്ന് ഓടിക്കുകയായിരുന്നു. ചിറ പൊട്ടി തകർന്നിട്ട് വെള്ളം നഗരത്തിൽ കൂടെ പ്രവഹിക്കുകയായിരുന്നു. എന്റെ സകല കഴിവുമെടുത്ത് അവസാനം ഇടവഴികളിൽ കൂടെയും മറ്റ് സ്ഥലങ്ങളിൽ കൂടിയും ഞാൻ അവിടെ എത്തി. അങ്ങനെ ലേവി താമസിച്ചിരുന്നതിനടുത്തായി ഞാൻ എത്തി. വെള്ളം കുതിച്ചൊഴുകിയായിരുന്നു. ആരോ നിലവിളിക്കുന്നത് ഞാൻ കേൾക്കുകയും അവിടെ ഒരു മാതാവ് മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ വെള്ളം ഇപ്രകാരം കുതിച്ചൊഴുകിയായിരുന്നു. എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഒഴുക്കിനെതിരായി ഞാൻ ഓടിച്ചിട്ട് തിരികെ വന്ന ആ വശത്തെത്തി. ഞാൻ എന്റെ ബോട്ട് നിർത്തിയിട്ട് അവിടെയുണ്ടായിരുന്ന പൂമുഖത്തെ തൂണിൽ കെട്ടിയിട്ടു. എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് ആ തള്ളയും രണ്ടു മൂന്ന് കുട്ടികളെയും എടുത്തുകൊണ്ടുവന്ന് ബോട്ടിലിരുത്തി. ഞാൻ വള്ളത്തിന്റെ കെട്ടഴിച്ച് അവരെ തിരികെ കൊണ്ടുവന്നെത്തിച്ചു. അവരെ ഒരു തീരത്തെത്തിക്കുന്നതിന് വേണ്ടി ഏകദേശം 1.5 മൈൽ നഗരത്തിനപ്പുറത്തായ ഒഴുക്കിൽ ഞാൻ താഴോട്ട് പോയിരുന്നു. ഞാൻ അവിടെ കൊണ്ടുചെന്ന് എത്തിയപ്പോഴേക്കും അവർ ബോധം കെട്ട് കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവർ എന്റെ കുഞ്ഞ് എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്തു, ഈ തള്ള അവരുടെ ഒരു കുഞ്ഞിനെ വീട്ടിൽ വിട്ടുപോയിരിക്കുന്നു. ഹോ ദൈവമേ, അവർ അങ്ങനെ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും തിരികെ പോയി. എന്നാൽ അവർ അവരുടെ കുഞ്ഞെവിടെയായിരുന്നെന്ന് അറിയാൻ മാത്രം ആഗ്രഹിക്കുകയായിരുന്നുവെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എന്നാൽ ഒരു മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞിനെ അവർ വിട്ടുപോയിരുന്നു എന്ന് ഞാൻ അർത്ഥമാക്കി. അങ്ങനെ വിചാരിച്ചു പോയി. അങ്ങനെ ഞാൻ തിരികെ യാത്ര തിരിച്ചിട്ട് അവിടെ എത്തി. ഞാൻ ബോട്ട് അവിടെ ഇട്ടിട്ട് അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു കുഞ്ഞിനെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും പൂമുഖവും വീടും വെള്ളത്തിലൊഴുകിപ്പോയി കഴിഞ്ഞിരുന്നു. ഞാൻ കഴിയാവുന്നത്രയും വേഗത്തിൽ ഓടിച്ചെന്ന് എന്റെ വള്ളത്തെ കെട്ടിയിട്ടിരുന്ന വെള്ളത്തിലൊഴുകിക്കൊണ്ടിരിക്കുന്ന തൂണിനെ പിടിക്കുകയും എന്റെ ബോട്ടിൽ കയറിയിട്ട് ആ തൂണിൽ നിന്നും അതിനെ കെട്ടഴിച്ചു വിടുകയും ചെയ്തു. അപ്പോഴേക്കും അതിനെ നദിയുടെ മധ്യഭാഗത്തുള്ള ഭയങ്കരമായ ഒഴുക്കിലെത്തിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം രാത്രി 11:30 ആയിരിക്കുകയും മഞ്ഞും ആലിപ്പഴവും പെയ്യുകയായിരുന്നു. ഞാൻ മോട്ടോർ ഓടിക്കുന്നതിനുള്ള ചരടിൽ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് ഓടിയിരുന്നില്ല. ഞാനത് വീണ്ടും ശ്രമിച്ചു നോക്കി. അത് സ്റ്റാർട്ടായിരുന്നില്ല. ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ ഒഴുക്കിൽ ഞാൻ ദൂരത്തായിക്കൊണ്ടിരിക്കുകയും എനിക്ക് കുറച്ച് താഴെയായി വെള്ളച്ചാട്ടവുമായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർത്തു, എന്റെ അവസാനം ഇതാകുന്നു, ഇത് തന്നെയാകുന്നു. ഞാൻ വീണ്ടും കഷ്ടപ്പെട്ട് ശ്രമിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, ദയവചെയ്ത് ഇങ്ങനെ ഒരു മരണത്തെ മരിക്കുന്നതിന് എന്നെ ഇടയാക്കരുതേ. എന്നിട്ട് ഞാൻ വീണ്ടും വലിച്ചു ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിന്റെ അടുക്കലേക്ക് വരാൻ തുടങ്ങി. നീ പോകരുതെന്ന് പറഞ്ഞ ആ ഒരു കൂട്ടം ചപ്പച്ചവറുകളെ കുറിച്ച് എന്ത് പറയുന്നു, മനസ്സിലായില്ലേ? ഞാൻ എന്റെ കൈകളെ തിരികെ ബോട്ടിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. ദയവ് ചെയ്ത് എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇതുപോലെ വിട്ടുകളഞ്ഞു പോകുവാൻ ഇടയാക്കരുതേ. അവർക്ക് തീരെ സുഖമില്ലാതെ അവിടെ കിടക്കുന്നു. എന്നിട്ട് അതിന്റെ ചരടി പ്രകാരം വലിച്ചുകൊണ്ടിരുന്നു. അതോടിയിരുന്നില്ല. എനിക്ക് വെള്ളത്തിന്റെ അലർച്ച താഴെ കേൾക്കാൻ കഴിയുമായിരുന്നു. കാരണം കുറച്ചുനേരം കൂടി കഴിഞ്ഞാൽ, ഹോ ദൈവമേ, ഞാൻ അതിനുള്ളിലായി കഴിഞ്ഞിരുന്നേനെ. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നോട് ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ഞാൻ ഈ ബോട്ടിൽ മുട്ടുകുത്തി. ആലിപ്പഴങ്ങൾ എന്റെ മുഖത്ത് വീണുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ ചെയ്യുന്നതാണ്. അതിനുശേഷം ഞാൻ വീണ്ടും വലിക്കുകയും അതോടാൻ തുടങ്ങുകയും ചെയ്തു. ഞാൻ ഇന്ധനം മുഴുവൻ അതിലേക്ക് തുറന്നു വിടുകയും അവസാനം അതെന്നെ തീരത്തെത്തിക്കുകയും ചെയ്തു. ഞാൻ റോന്തു ചുറ്റിയിരുന്ന വാഹനത്തെ കണ്ടുപിടിക്കുന്നതിനായി പോയി. ഗവൺമെന്റ് ആശുപത്രി വെള്ളത്തിലൊഴുകിപ്പോയി എന്ന് അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ എന്നോട് പറഞ്ഞു. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും രണ്ട് കുഞ്ഞുങ്ങളും അതിലായിരുന്നു. എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു. 15 അടിയോളം ആഴത്തിൽ അവിടെ മുഴുവൻ വെള്ളം നിറഞ്ഞിരുന്നു. ഒരു മേജർ അവിടെ ഉണ്ടായിരുന്നു. ആശുപത്രിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വിഷമിക്കാനൊന്നുമില്ല, നിങ്ങളുടെ ആരെങ്കിലും അതിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്റെ രോഗിയായ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവരെല്ലാം ഇവിടെ നിന്ന് പുറത്തുപോയി കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരു ചരക്ക് വാഹനത്തിൽ ചാൾസ് ടൌണിലേക്ക് യാത്രയായിരിക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് എന്റെ ബോട്ട് എടുത്തു, അല്ലെങ്കിൽ എന്റെ കാർ എടുത്ത് എന്റെ ബോട്ട് അതിന് പിന്നിലാക്കിക്കൊണ്ട് യാത്രയായി. 2-3 മൈലുകൾ വിസ്താരത്തിൽ വീതി കുറഞ്ഞ ഉൾക്കടൽ കയറി വന്നു കഴിഞ്ഞിരുന്നു. രാത്രി മുഴുവൻ ഞാൻ ശ്രമിച്ചു. ഈ ചരക്ക് വാഹനം അതിന്റെ പാളത്തിൽ നിന്ന് ഒഴുകിപ്പോയി എന്ന് അവിടെയുണ്ടായിരുന്ന ചിലർ പറഞ്ഞു. അവസാനം ഞാൻ ഒരു വിജന ദ്വീപിലോട്ടേക്കായി അകപ്പെട്ടിട്ട് 3 ദിവസം അവിടെ തന്നെയിരുന്നു. അതൊരു ചപ്പചവറായിരുന്നോ അല്ലയോ എന്ന് ചിന്തിക്കുവാൻ എനിക്ക് ധാരാളം സമയമുണ്ടായിരുന്നു. എന്റെ ഭാര്യ എവിടെയെന്ന് എന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ നിന്ന് പുറത്തു വന്ന് അവളെ കണ്ടെത്തി. അവൾ ഇന്ത്യാനയിലുള്ള കൊളംബസിലെ ബാപ്റ്റിസ്റ്റ് ഓഡിറ്റോറിയത്തിൽ അവർ ആശുപത്രി പോലെ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികളുടെ കട്ടിലായിരുന്നു. എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹോപ്പ് 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 എന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ ഓടി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവൾ ഒരു കട്ടിലിൽ കിടന്നിരുന്നു. ക്ഷയരോഗം അവൾക്ക് പിടിപെട്ടിരുന്നു. അവളുടെ എല്ലുപോലെയുള്ള കരങ്ങൾ ഉയർത്തിയിട്ട് അവൾ ബില്ലി എന്നെ വിളിച്ചു. ഞാൻ ഓടി അവളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയായ ഹോപ്പ് എന്ന് ഞാൻ വിളിച്ചു. എന്നെ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ടുണ്ട് അല്ലേ എന്ന് അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല പ്രിയ, നീ നന്നായിരിക്കുന്നു. അതിനുശേഷം ഏകദേശം 6 മാസത്തോളം ഞങ്ങൾക്കുള്ളതെല്ലാം കൊണ്ട് ഞങ്ങൾ ജോലി ചെയ്ത് അവളുടെ ജീവനെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ തുടർച്ചയായി ക്ഷയിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ റേഡിയോ ഓൺ ചെയ്യുവാനിടയായി. അപ്പോൾ അവർ റേഡിയോയിൽ കൂടെ അത് പ്രഖ്യാപിച്ച് ഞാൻ കേട്ടു, വില്യം ബ്രണഹാം ഉടനെ തന്നെ ആശുപത്രിയിലെത്തുക, ഭാര്യ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചുവന്ന വെളിച്ചവും സൈറണും ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ യാത്ര തിരിച്ചു. ഞാൻ ആശുപത്രിയിലെത്തിയിട്ട് വണ്ടി നിർത്തി അകത്തേക്ക് ഓടിക്കയറി. ആശുപത്രിക്കുള്ളിൽ കൂടി വരുമ്പോൾ എന്നോടൊപ്പം മീൻ പിടിക്കുകയും കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയും ചെയ്ത എന്റെ ഒരു ഉറ്റ സ്നേഹിതനായ സാം അടയാറിനെ ഞാൻ കണ്ടു. ഡോക്ടർ സാം അടയാർ എന്ന ഈ വ്യക്തിക്ക് വേണ്ടിയാണ് ഈ അടുത്ത സമയമായിട്ട് അദ്ദേഹത്തിന്റെ ക്ലിനിക്കിന് വേണ്ടി ഒരു ദർശനം വന്നിട്ട് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഈ ദർശനത്തെ സംശയിക്കുന്നെങ്കിൽ അത് ശരിയാണോ അല്ലയോ എന്നറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ തൊപ്പി കൈകളിലായിരുന്നു. അദ്ദേഹം എന്നെ നോക്കിയിട്ട് കരയാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നിട്ട് എന്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പിടിച്ചു. അദ്ദേഹം തന്റെ കരങ്ങൾ കൊണ്ട് എന്നെ ചുറ്റിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബില്ലി, അവൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വിദഗ്ധന്മാരെയും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സാം, അവൾ തീർച്ചയായും പോകുന്നില്ല. അവൻ പറഞ്ഞു, യാ, അവൾ പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ബിൽ, നീ അവിടേക്ക് പോകരുത്. ഞാൻ പറഞ്ഞു, സാം, എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് ചെയ്യരുത്, ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, എന്നെ അകത്തേക്ക് പോകാൻ അനുവദിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം വരാം. ഞാൻ പറഞ്ഞു, വേണ്ട, നീ ഇവിടെ നിന്നുകൊള്ളുക. അവളുടെ അവസാന നിമിഷങ്ങളിൽ ഞാൻ അവളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾക്ക് ബോധമില്ലാതെ ഇരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മുറിക്കകത്തേക്ക് നടന്നു. നേഴ്സ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ കരയുകയായിരുന്നു, കാരണം അവളും ഹോപ്പും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവൾ കരയാൻ തുടങ്ങുകയും അവളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് നടന്നു വരികയും ചെയ്തു. ഞാൻ അവളെ നോക്കിയിട്ട് കൈപിടിച്ച് കുലുക്കി. അവിടെ ഇതാ അവൾ ഏകദേശം 120 പൗണ്ടിൽ നിന്നും ക്ഷയിച്ച് 60 പൗണ്ടായി കിടന്നിരുന്നു. ഞാൻ അവളെ കുലുക്കി. ഞാൻ 100 വയസ്സ് കൂടി ജീവിച്ചിരുന്നാലും എന്താണ് സംഭവിച്ചതെന്ന് ഒരിക്കലും മറക്കയില്ല. അവൾ തിരിഞ്ഞിട്ട് ആ വലിയ സുന്ദരമായ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി അവൾ ചിരിച്ചു. അവൾ ചിരിച്ചിട്ട്, ബില്ലി, നീ എന്തിനാണ് എന്നെ തിരികെ വിളിച്ചതെന്ന് അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രിയേ, എനിക്കിപ്പോഴാണ് കാശ് കിട്ടിയത്. എനിക്ക് ജോലി ചെയ്യേണ്ടിയിരുന്നു. ഡോക്ടറിന്റെ ബിൽ തന്നെ $100 ഞങ്ങൾ കടത്തിലായിരിക്കുകയും കാശ് കൊടുക്കാൻ ഒന്നുമില്ലാതെയും ഇരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ പ്രയത്നിക്കേണ്ടിയിരുന്നു. ഞാൻ അവളെ ഒരു ദിവസം 2-3 വട്ടം കണ്ടിരുന്നു. അവൾ ഈ അവസ്ഥയിലായതിനു ശേഷം എല്ലാ രാത്രിയിലും കണ്ടിരുന്നു. എന്നെ തിരികെ വിളിച്ചത് എന്താണ് നീ അർത്ഥമാക്കിയതെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ബിൽ, നീ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിരിക്കുന്നു, നീ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു, എന്നാൽ അതെന്താകുന്നുവെന്ന് നിനക്ക് യാതൊരു ആശയവുമില്ല. നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. സ്വർഗത്തെക്കുറിച്ചാകുന്നു എന്നവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, നോക്കൂ, വെള്ളവസ്ത്രങ്ങൾ ധരിച്ച പുരുഷനോ സ്ത്രീയോ എന്താണെന്നറിയില്ല. ഒരു കൂട്ടം മനുഷ്യരാൽ അകമ്പടി ചെയ്യപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് എടുക്കപ്പെട്ടു. അവൾ പറഞ്ഞു, ഞാൻ സുഖത്തിലും സമാധാനത്തിലുമായിരുന്നു. വലിയ മനോഹരമായ പക്ഷികൾ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറന്നിരുന്നു എന്നവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് ബുദ്ധിസ്ഥിരതയില്ലെന്ന് നീ വിചാരിക്കരുത്. അവൾ പറഞ്ഞു, ബില്ലി, നമുക്ക് പറ്റിയ തെറ്റെന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അവൾ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക. എന്നാൽ ഞാൻ ഇരുന്നില്ല. ഞാൻ അവളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മുട്ടുകുത്തി. നമ്മുടെ തെറ്റ് എവിടെയാകുന്നു എന്ന് നിനക്കറിയാമോ എന്നവൾ ചോദിച്ചു. ഹാ, എന്റെ ഓമനെ എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, അമ്മ പറഞ്ഞത് നാം ഒരിക്കലും കേട്ടുകൂടായിരുന്നു. ആ ജനങ്ങൾ ശരിയാണ്. ഞാൻ പറഞ്ഞു, എനിക്കതറിയാം. അവൾ പറഞ്ഞു, നീ ആ ജനങ്ങളുടെ അടുക്കലേക്ക് പോകുമെന്ന് എനിക്ക് വാഗ്ദത്തം ചെയ്യുക, കാരണം അവർ ശരിയായ ആളുകളാകുന്നു. എന്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ വളർത്തുക എന്നവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ഞാൻ മരിക്കുന്നതിൽ ഭീതിപ്പെടുന്നില്ല. ഇത് മനോഹരമായിരിക്കുന്നു എന്നവൾ പറഞ്ഞു. ബിൽ, നിന്നെ വിട്ടുപോകുന്നത് മാത്രം ഞാൻ വെറുക്കുന്നു എന്നവൾ പറഞ്ഞു. ഈ 2 കുഞ്ഞുങ്ങളെ നിനക്ക് വളർത്തേണ്ടതായിട്ടുണ്ട് എന്നെനിക്കറിയാം. അവൾ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് എന്റെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കപ്പെടുകയില്ലെന്ന് നീ എനിക്ക് വാഗ്ദത്തം ചെയ്യുക എന്നവൾ പറഞ്ഞു. അത് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മാതാവിന്റെ ബുദ്ധിയേറിയ ഒരു കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു, ഹോപ്പ്, എനിക്കത് വാഗ്ദത്തം ചെയ്യാൻ കഴിയില്ല. അവൾ പറഞ്ഞു, ദയവായി എനിക്ക് വാഗ്ദത്തം ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നവൾ പറഞ്ഞു. നീ ആ തോക്കിനെ കുറിച്ച് ഓർക്കുന്നില്ലേ എന്നവൾ ചോദിച്ചു. എനിക്ക് തോക്കുകളെ കുറിച്ച് വളരെ ഭ്രമമായിരുന്നു. നീ ഒരു ദിവസം ആ തോക്ക് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുകയും അതിന് വേണ്ടത്ര കാശ് കൊടുക്കുവാൻ നിന്റെ പക്കലില്ലായിരുന്നു. അതെ എന്ന് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ എന്റെ കാശും നാണയങ്ങളും ആ തോക്ക് വാങ്ങിക്കുന്നതിനുള്ള കാശ് കൊടുക്കുന്നതിനായി സമ്പാദിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ നീ വീട്ടിൽ തിരികെ ചെന്നിട്ട് മടക്കുകട്ടിലിനടിയിലായി മുകളിൽ നോക്കണം. അവിടെ ഒരു കടലാസിൽ ഈ കാശ് നിനക്ക് കിട്ടും. നീ ആ തോക്ക് വാങ്ങിക്കുമെന്ന് എനിക്ക് വാഗ്ദത്തം തരിക എന്ന് പറഞ്ഞു. ആ ഡോളറുകളായ 75 നാണയങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കതെങ്ങനെ അനുഭവപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ ആ തോക്ക് വാങ്ങി. നീ എനിക്കൊരു ജോഡി കാലോറകളെ വാങ്ങുന്നതിനു വേണ്ടി ആ സമയത്ത് നഗരത്തിലേക്ക് പോയത് ഓർക്കുന്നില്ലേ? അപ്പോൾ നാം ഫോർട്ട് വെയിനിലേക്ക് പോകുകയായിരുന്നില്ലേ എന്നവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ അപ്പോൾ മീൻപിടുത്തം കഴിഞ്ഞ് വന്നിരുന്നതേ ഉള്ളായിരുന്നു. എനിക്ക് ഫോർട്ട് വെയിനിലേക്ക് അന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്നതിനായി പോകേണ്ടിയിരുന്നു. നിനക്കറിയാമോ, അത് രണ്ടു തരത്തിൽപ്പെട്ട കാലോറകൾ ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ഒന്നിനെ ഷിപ്പോൺ എന്ന് വിളിച്ചിരുന്നു, മറ്റേത് എന്തായിരുന്നു? അത് റയോൺ ആയിരുന്നു. അത് ശരിയല്ലേ? റയോണും ഷിഫോണുമായിരുന്നു. അതെന്തു തന്നെ ആയിരുന്നാലും ഷിഫോൺ ഏറ്റവും നല്ലതായിരുന്നു. അത് ശരിയല്ലേ? നീ എനിക്കൊരു ജോഡി നല്ല പരിഷ്കാരത്തോടു കൂടിയ ഷിഫോൺ വാങ്ങിച്ചു കൊണ്ടുവരിക എന്ന് അവൾ എന്നോട് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഈ കാലറുകളുടെ മേലെ പിന്നിലായി ഇതിനൊരു ചെറിയ കാര്യമുണ്ടായിരുന്നു. എനിക്ക് സ്ത്രീകളുടെ വസ്ത്രങ്ങളെ കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വഴിയിൽ കൂടെ ഷിഫോൺ 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 എന്ന് പറഞ്ഞുകൊണ്ട് പോകുകയും ഷിഫോൺ ഷിഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓർത്തിരിക്കാൻ ശ്രമിച്ചു വരുന്നു. ആരോ എന്നോട് ഹലോ ബില്ലി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ ഹലോ ഹലോ, ഷിഫോൺ 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 ഷിഫോൺ. ഞാനൊരു വഴിമുക്കിലെത്തുകയും ശ്രീമാൻ സ്പോണിനെ കണ്ടുമുട്ടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഹേയ് ബില്ലി, നിനക്കറിയാമോ, കടൽപ്പാലത്തിന്റെ അവസാനത്തെ തൂണിന്റെ ഒരു വശത്തായിട്ട് ശുദ്ധജല മത്സ്യം ഇപ്പോൾ ഇരകൊത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അത് അത്രമാത്രം നിനക്ക് തീർച്ചയാണോ? അതെ, തീർച്ചയാകുന്നു. അദ്ദേഹത്തെ വിട്ടു കഴിഞ്ഞപ്പോൾ ഈ സംഗതി എന്താണെന്ന് ഞാൻ ഓർത്തു. ഞാനിത് മറന്നുപോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ 10 കാശിന്റെ കടയിൽ ജോലി ചെയ്തിരുന്ന തെൽമ ഫോർഡ് എന്ന പെൺകുട്ടിയെ എനിക്കറിയാമായിരുന്നു. അവർ സ്ത്രീകളുടെ കാലോറകൾ വിറ്റിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഹായ് തെൽമ. അവൾ പറഞ്ഞു, ഹായ് ബില്ലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹോപ്പ് എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, അവൾ സുഖമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, തെൽമ, എനിക്ക് ഹോപ്പിന് വേണ്ടി ഒരു ജോഡി കാലോറകൾ ആവശ്യമായിരിക്കുന്നു. അവൾ പറഞ്ഞു, ഹോപ്പിന് കാലോറകളുടെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതേ മാഡം, തീർച്ചയായും അവൾക്ക് വേണ്ടിയിരിക്കുന്നു. നീ അതിനെ സ്റ്റോക്കിംഗ്സ് എന്ന് അർത്ഥമാക്കുന്നു എന്നവൾ ചോദിച്ചു. ഓ, തീർച്ചയായും അത് തന്നെയാകുന്നു. ഞാൻ ഓർത്തു, ഈ കാര്യത്തിൽ എന്റെ അജ്ഞതയെ കാണിച്ചതായി ഞാൻ വിചാരിച്ചു. ഏതു തരത്തിലുള്ളതാണ് അവൾക്ക് ആവശ്യമായതെന്നവൾ ചോദിച്ചു. ഓ, ഏത് തരത്തിലുള്ളതാണ് നിന്റെ പക്കലുള്ളതെന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ റയോൺ ആകുന്നു. എനിക്കതിന്റെ വ്യത്യാസം അറിയില്ലായിരുന്നു. റയോണും ഷിഫോണും എല്ലാം എനിക്കൊരുപോലെ കേൾക്കപ്പെട്ടിരുന്നു. അത് തന്നെയാണ് എനിക്ക് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല മോഡിയിലുള്ള ഒരു ജോഡി എനിക്ക് തരിക. എനിക്കത് തെറ്റാണ് കിട്ടിയിരുന്നത്. എന്താകുന്നു അത്? നല്ല മോടിയോട് കൂടിയതായിരുന്നു, നല്ല മോടിയോട് കൂടിയതായിരുന്നു. അവയിൽ ഒരു ജോഡി എനിക്ക് തരിക എന്ന് ഞാൻ പറഞ്ഞു. അവൾ എനിക്കത് കൊണ്ടുവന്ന് തന്നപ്പോൾ അത് ഏകദേശം 20 അല്ലെങ്കിൽ 30 സെന്റ്സ് മാത്രം വിലയുള്ളതായിരുന്നു. അതിന്റെ പകുതി വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കതിന്റെ 2 ജോഡികൾ തരിക. ഞാനതുമായിട്ട് തിരികെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, പ്രിയേ, നിനക്കറിയാമോ, നിങ്ങൾ സ്ത്രീകൾ പട്ടണത്തിലും കടകളിലെല്ലാം കയറി വിലപേശി മാത്രം നടക്കുന്നു. നിങ്ങൾ എത്രമാത്രം വെറുതെ ചിലക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ നോക്കൂ, നീ എനിക്ക് 1 എണ്ണം വാങ്ങിക്കാൻ തന്ന കാശുകൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതെന്റെ വ്യക്തിപരമായ കഴിവാണ്. നിനക്കറിയാമോ, തെൽമ എനിക്കിത് 2 എണ്ണം തന്നു. അവൾ ചിലപ്പോൾ പകുതി വിലയ്ക്ക് എനിക്കിത് തന്നിരിക്കാനിടയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് ഷിഫോൺ തന്നെയാണോ കിട്ടിയതെന്ന് അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേ മാഡം, എനിക്കതെല്ലാം കേൾവിക്ക് ഒരുപോലെയായിരുന്നു. അതിന് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾ എന്നെ ബില്ലി എന്ന് മാത്രം വിളിച്ചു. അവൾ ഫോർട്ട് വെയിനിൽ ചെന്നപ്പോൾ വേറൊരു ജോഡി കാലറുകൾ വാങ്ങിയപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നിയിരുന്നു. ഞാനത് നിന്റെ അമ്മയ്ക്ക് കൊടുത്തു എന്നവൾ പറഞ്ഞു. അത് വയസ്സായ സ്ത്രീകളുടേതായിരുന്നു എന്നവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനത് ചെയ്തുപോയി. ഞാൻ പറഞ്ഞു, ഓ, അതിൽ കുഴപ്പമൊന്നുമില്ലേ പ്രിയേ. അവൾ പറഞ്ഞു, നീ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കരുത്. അതിന് കുറച്ച് നാഴികക്കുള്ളിൽ തന്നെ എന്ത് സംഭവിക്കാൻ പോകുകയായിരുന്നുവെന്ന് അവൾക്കറിയില്ലായിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അവളെ വഹിച്ചെടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ അവളുടെ വാത്സല്യമേറിയ കരങ്ങൾ പിടിച്ചിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ രാത്രിയിൽ അവിടെ കിടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കൂടിൽ കുറച്ച് പത്രങ്ങൾ കിടക്കുന്നിരുന്നതിനാൽ ഒരു ചുണ്ടലി കടന്നുകൂടിയതിന്റെ ശബ്ദമായിരിക്കും ഞാൻ കേട്ടതെന്ന് വിചാരിച്ചു. ഞാൻ കാലുകൊണ്ട് വാതിലടച്ചു. അതിന്റെ പിന്നിലായി അവളുടെ വെളുത്ത ഉടുപ്പ് തൂക്കിയിട്ടിരുന്നു. ഞാൻ അവിടെയുള്ള ശവപ്പരയിൽ കിടക്കുകയായിരുന്നു. അതിന്റെ സ്വല്പനേരത്തിനുള്ളിൽ തന്നെ ആരോ എന്നെ ബില്ലി എന്ന് വിളിച്ചു. അത് സഹോദരൻ ഫ്രാങ്ക് ബ്രോയ് ആയിരുന്നു. അവൻ പറഞ്ഞു, നിന്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കുഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചു. അതെ, ഷാരോൺ റോസ് എന്ന് പറഞ്ഞു. ഡോക്ടർമാരിപ്പോൾ അവിടെ തന്നെയുണ്ട്. അവൾക്ക് ക്ഷയരോഗം ബാധിച്ച് മെനഞ്ചൈറ്റിസ് ആയിരിക്കുന്നു. അതവൾക്ക് അവളുടെ അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് അവൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ കയറി അവിടേക്ക് ചെന്നു. എന്റെ ഓമനയായ കുഞ്ഞവിടെ കിടന്നിരുന്നു. അവർ അവളെ എളുപ്പം ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഞാൻ അവനെ കാണുന്നതിനായി പുറത്തു കടന്നു. സാം കടന്നു വന്നിട്ട് പറഞ്ഞു, ബില്ലി, നീ ആ മുറിയിലേക്ക് പോകരുത്. നിനക്ക് ബില്ലി പോളിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിനക്കകത്ത് കിടക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, അവൾക്ക് മെനഞ്ചൈറ്റിസ് ആകുന്നു ബില്ലി, നീ അത് ബില്ലി പോളിന് പകരാനിടയാക്കും. അദ്ദേഹം പുറത്തു കടന്നു പോകുന്നത് വരെ ഞാൻ കാത്തിരുന്നു. അവൾ മരിക്കുന്നത് കാണുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അവളുടെ അമ്മ ഇപ്പോൾ ശവോടക്ക നിർവാഹകരുടെ സ്ഥാപനത്തിൽ കിടക്കുന്നു. ലംഘനക്കാരുടെ വഴി കഠിനമേറിയതാകുന്നു എന്ന് ഞാൻ പറയട്ടെ. സാമും നേഴ്സും പുറത്തു കടന്നപ്പോൾ ഞാൻ വാതിലിനുള്ളിൽ കൂടി കടന്ന് നേരെ അടിത്തറയുടെ ഭാഗത്തേക്ക് പോയി. അതൊരു ചെറിയ ആശുപത്രിയായിരുന്നു. അവൾ ഒറ്റപ്പെടുത്തിയ ഒരു സ്ഥാനത്തായിരുന്നു. അവളുടെ ചെറിയ കണ്ണുകളിൽ ഈച്ചകൾ ഇരുന്നിരുന്നു. അവളുടെ കണ്ണുകൾക്ക് മേലെയായിട്ട് കൊതുകുവല എന്ന് നാം വിളിക്കുന്ന ഈ ചെറിയ വല കെട്ടിയിരുന്നു. അവളുടെ തടിച്ച കാലിലെ ചെറിയ ഞരമ്പുകൾ മേലോട്ടും താഴോട്ടും ഇളകിക്കൊണ്ടിരുന്നു. ആ ചെറിയ ഞരമ്പുകളുടെ കൊച്ചിൽ ഇതുപോലെ അവളുടെ കരങ്ങളെയും ഇളക്കിയിരുന്നു. ഞാൻ അവളെ നോക്കി. അവൾ സുന്ദരിയായിരിക്കാൻ അത്രയും വലുതായിരുന്നു. ഏകദേശം 8 മാസം പ്രായമായിരുന്നു. അവളുടെ അമ്മ അവളെ ഞാൻ വരുമ്പോൾ മുറ്റത്ത് 3 ചക്രമുള്ള അവളുടെ ചെറിയ വണ്ടിയിൽ പുറത്തു വിടുമായിരുന്നു. ഞാൻ ചൂളം വിളിക്കുമ്പോൾ അവൾ ഗു 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേ കൂടിയെത്തുമായിരുന്നു. എന്റെ ഓമന ഇതാ അവിടെ മരിച്ചുകൊണ്ട് കിടക്കുന്നു. ഞാൻ അവളെ നോക്കിയിട്ട്, ഷാരി, നീ ഡാഡിയെ അറിയുമോ എന്ന് ചോദിച്ചു. ഡാഡിയെ നീ അറിയുമോ ഷാരി എന്ന് ചോദിച്ചു. അവൾ എന്നെ നോക്കിയപ്പോൾ അവളത്രമാത്രം കഠിനമായി കഷ്ടപ്പെട്ടിരുന്നിട്ട് അവളുടെ സുന്ദരമായ ചെറിയ നീല കണ്ണുകളിൽ ഒന്ന് കോകണ്ണായി കഴിഞ്ഞിരുന്നു. അതെന്റെ ഹൃദയത്തെ എന്നിൽ നിന്നും വലിച്ചു കീറുന്നത് പോലെ ആക്കിയിരുന്നു. ഞാൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ തെരുവിന്റെ മൂലകളിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലേ? എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നില്ലേ? എനിക്കെതിരായിട്ട് അത് വെക്കരുതേ. ഞാൻ ആ ജനങ്ങളെ ചപ്പച്ചവറുകളെന്ന് വിളിച്ചിരുന്നില്ല. അതവളായിരുന്നു ഈ ജനങ്ങളെ ചപ്പച്ചവറുകളെന്ന് വിളിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ, എന്റെ കുഞ്ഞിനെ എടുക്കരുതേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത വിരിപ്പ് മാതിരി അല്ലെങ്കിൽ ഒരു തുണി താഴേക്ക് വലിച്ചിട്ടതുപോലെ കാണപ്പെട്ടു. അവൻ എന്നെ കേൾക്കുന്നതിനെ നിരാകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനവും ഏറ്റവും വഞ്ചകവുമായ സമയമായിരുന്നു അത്. ഞാൻ തല ഉയർത്തി അവളെ നോക്കിയപ്പോൾ സാത്താൻ എന്റെ മനസ്സിൽ ഈ വിചാരത്തെ ഇട്ടു, കൊള്ളാം, നീ അത്രയും കഠിനമായി പ്രസംഗിക്കുകയും നീ ജീവിച്ചിരുന്ന രീതിയെയും നീ അർത്ഥമാക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിന്റെ സ്വന്തം കുഞ്ഞിന്റെ കാര്യം വന്നപ്പോൾ അവൻ നിന്റെ അപേക്ഷയെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവോ? ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. അവൻ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക്. ഞാൻ നിർത്തി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞു, കർത്താവേ, നീ അവളെ എനിക്ക് തന്നു, നീ അവളെ എടുത്തു മരിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ എന്നെയും കൂടി എടുത്താലും ഞാൻ അപ്പോഴും നിന്നെ സ്നേഹിക്കും. ഞാൻ എന്റെ കരങ്ങളെ അവരുടെ മേൽ വെച്ചിട്ട് പറഞ്ഞു, എന്റെ ഓമനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഡാഡി നിന്നെ വളർത്തുവാൻ ആഗ്രഹിച്ചിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ വളർത്തിയിട്ട് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നെ വളർത്തുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഓമനെ, ദൂതന്മാർ നിനക്കായി വരുന്നു. ഡാഡി നിന്റെ കുഞ്ഞു ദേഹത്തെ എടുത്തുകൊണ്ടുപോയി നിന്റെ അമ്മയുടെ കരങ്ങളിൽ കിടത്തുന്നതാണ്. ഞാൻ നിന്നെ അവളോടൊപ്പം അവിടെ കുഴിച്ചിടുന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം ഡാഡി നിന്നെ കണ്ടെത്തുമ്പോൾ നീ അമ്മയോടൊപ്പം അവിടെ കാത്തു നിൽക്കുക. അവളുടെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. അവൾ പറഞ്ഞു, ബില്ലി, നീ വയലിൽ തന്നെ നിൽക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കും. ഞാൻ പറഞ്ഞു, അവൻ വരുമ്പോൾ ഞാൻ വയലിലാണെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിന്നെ കണ്ടുമുട്ടുന്നതാണ്. അങ്ങനെയല്ല എങ്കിൽ ഞാൻ നിന്റെ അടുക്കലായി അടുക്കപ്പെട്ടിരിക്കും. നീ ആ വലിയ വാതിലിന്റെ വലതുവശത്തേക്ക് പോകുക. അവരെല്ലാം അവിടെ കടന്നു വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ബിൽ 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 എന്ന് കഴിയാവുന്നത്ര ഉച്ചത്തിൽ വിളിക്കുക. ഞാൻ നിന്നെ അവിടെ കണ്ടുമുട്ടുന്നതാണ്. ഞാൻ അവൾക്ക് ഉമ്മ വെച്ചിട്ട് ഗുഡ് ബൈ പറഞ്ഞു. ഞാൻ ഇന്ന് പോർക്കളത്തിലായിരിക്കുന്നു. അത് ഏകദേശം 20 വർഷത്തിന് മുമ്പോളമായിരുന്നു. എന്റെ ഭാര്യയുമായിട്ട് ഞാൻ എന്റെ തീയതി നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ അവളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. ഞാൻ എന്റെ കുഞ്ഞിനെ അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എടുത്ത് അതിന്റെ അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ചിട്ട് സെമിത്തേരിയിലേക്ക് കടക്കുന്നതിനായി പോയി. മെതഡിസ്റ്റ് പ്രാസംഗികനായ സഹോദരൻ സ്മിത്ത് ശവോടക്ക ശുശ്രൂഷ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കേട്ടു, ചാരം ചാരത്തിലേക്കും നീ മണ്ണാകുന്നു, മണ്ണിലേക്കും തിരികെ ചേരും. ഞാൻ ഓർത്ത് ഹൃദയം ഹൃദയത്തിലേക്ക് ചേരും. അങ്ങനെ അവൾ പോയി. അതിനുശേഷം അധിക സമയമായിരുന്നില്ല. ഞാനൊരു ദിവസം ബില്ലിയും എടുത്തുകൊണ്ടുപോയി. അവനൊരു കൊച്ചു പയ്യനായിരുന്നു. ആ കാരണത്താലാണ് അവൻ എന്നോട് ചേർന്നും ഞാൻ അവനോട് ചേർന്നും നിൽക്കുന്നത്. എനിക്കവന് അമ്മയും അപ്പനും ഞാൻ രണ്ടുമായിരുന്നു. ഞാൻ അവന്റെ പാൽക്കുപ്പി എടുക്കും. അവന്റെ പാല് ചൂടായിരിക്കുന്നതിന് വേണ്ടി രാത്രിയിൽ തീ കത്തിച്ചു വെക്കുന്നതിന് ഞങ്ങൾക്ക് നിർവാഹമില്ലായിരുന്നു. ഞാൻ എന്റെ പിന്നിലായത് വെച്ചിട്ട് എന്റെ ശരീരത്തിന് ചൂടുകൊണ്ട് പാൽക്കുപ്പി ചൂടാക്കി വെക്കുമായിരുന്നു. ഞങ്ങൾ ഉറ്റ സ്നേഹിതരെ പോലെ ഒരുമിച്ചായിരുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ ഈ പ്രവർത്തന മേഖലയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വചനത്തെ അവന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ബില്ലി മുമ്പോട്ട് പോയിക്കൊള്ളുക, ഇതോടൊപ്പം നിൽക്കുക എന്ന് അവനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും അവനെ എന്നോടൊപ്പം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചില ആൾക്കാർ അതിശയിക്കാറുണ്ട്. എനിക്ക് അവനെ വിട്ടുകളയാൻ കഴിയില്ല. അവൻ വിവാഹിതനായി കഴിഞ്ഞിരിക്കുന്നു, എന്നാൽ അവനോടുകൂടെ നിൽക്കണം എന്ന് അവൾ എന്നോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഉറ്റ സ്നേഹിതരെ പോലെ തമ്മിൽ ഒരുമിച്ച് ഒട്ടി നിൽക്കുന്നു. എന്റെ കൈകളുടെ അടിയിലായി പാൽക്കുപ്പിയും പിടിച്ചുകൊണ്ട് ഞാൻ പട്ടണത്തിൽ നടക്കുമ്പോൾ അവൻ കരയാൻ തുടങ്ങുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ ഞങ്ങൾ പിന്നിലുള്ള അങ്കണത്തിൽ നടക്കുകയായിരുന്നു. അവിടെ അവൾ അവനെ പ്രസവിക്കുന്ന സമയത്ത് ശ്വാസമുട്ടലായിരുന്നു. നിങ്ങൾക്കറിയാമോ, അവൾ വെറുമൊരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. ഞാൻ പിന്നിലായുള്ള ഓക്കുമരത്തിന്റെ അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അവൻ അമ്മയ്ക്ക് വേണ്ടി കരയുകയായിരുന്നു. എനിക്ക് അവനെ എടുത്തുകൊണ്ടു പോകുന്നതിനായി ഒരമ്മയില്ലായിരുന്നു. ഞാൻ അവനെ പൊക്കിയെടുത്തിട്ട് ഓ പ്രിയ എന്ന് വിളിക്കും. അവൻ ചോദിക്കും, ഡാഡി എന്റെ അമ്മ എവിടെ? നീ അവളെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണോ? ഞാൻ പറയും, അല്ല മോനെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ സ്വർഗത്തിലാണ്. അവൻ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ ഒരു ഉച്ച സമയത്ത് കൊല്ലുന്നത് പോലെ ആക്കിയിരുന്നു. ഞാൻ വൈകിട്ട് താമസിച്ചെത്തിയിട്ട് അവൻ കരയുകയായിരുന്നു. ഞാൻ അവൻ എന്റെ പുറത്ത് പ്രകാരം എടുക്കുകയും എന്റെ തോളത്തെടുക്കുകയും ഇപ്രകാരം അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഡാഡി നീ ദയവായി ചെന്നിട്ട് അമ്മയും കൊണ്ടിവിടെ വരിക. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് അമ്മയെ കൊണ്ടുവരാൻ കഴിയില്ല, എങ്കിൽ എന്റെ അമ്മയെ അയക്കാൻ യേശുവിനോട് പറയുക, എനിക്ക് അമ്മയെ വേണമെന്ന് പറയുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി മോനെ, ഞാനും നീയും കൂടി ഒരു ദിവസം അമ്മയെ കാണാൻ പോകുന്നതാണ്. അവൻ നിർത്തിയിട്ട് എന്നെ ഡാഡി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഹാ, ഞാൻ മേഘങ്ങളിലായി അവിടെ അമ്മയെ കണ്ടു എന്ന് പറഞ്ഞു. ദൈവമേ, അതെന്നെ കൊന്നുകളഞ്ഞതുപോലെയായിരുന്നു. ഞാൻ ഓർത്ത, ദൈവമേ, ഞാൻ അമ്മയെ മേഘങ്ങളിൽ കണ്ടിരിക്കുന്നു. എനിക്ക് ആകപ്പാടെ ബോധം കെട്ടതുപോലെ തോന്നി. ഞാൻ അവനെ എന്റെ മാർവിടത്തിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് തലകുനിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു കയറി. ദിവസങ്ങൾ കടന്നുപോയി, എനിക്കിത് മറക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ജോലി ചെയ്യാൻ ശ്രമിച്ചു, തിരികെ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിയും ഒരു വീടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ പക്കൽ തകർന്ന പഴയ മേശയും കസേരയും അല്ലാതെ മറ്റു യാതൊരു ഉപകരണങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി തമ്മിൽ ഒരുമിച്ച് ആനന്ദിച്ചിരുന്ന എന്തോ ഒന്ന് തന്നെയായിരുന്നു. അതൊരു വീടായിരുന്നു. ഒരു ദിവസം ഞാൻ പബ്ലിക് സർവീസിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അവിടെ തൂങ്ങിക്കിടന്നിരുന്ന ഒരു പ്രാധാന്യം കുറഞ്ഞ കമ്പി ഉറപ്പിക്കുന്നതിനായി ഒരു ദിവസം രാവിലെ അതിരാവിലെ സമയം അവിടെ പോകുകയായിരുന്നു. ഞാൻ ഈ കുരിശിൽ കയറി. എനിക്ക് ആ കുഞ്ഞിനെ വിട്ടുകളയാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ ഭാര്യ മരിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നു, എന്നാൽ എന്റെ കൊച്ചു കുഞ്ഞുമകൾ പോകുന്നത് കഴിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് അങ്ങ് ദൂരെയായി ആ പഴയ കുരിശ് നിൽക്കുന്നു എന്ന പാട്ട് പാടുകയായിരുന്നു. ആദ്യത്തെ കമ്പികൾ ട്രാൻസ്ഫോർമറിലേക്ക് പോയിട്ട് രണ്ടാമത്തെ കമ്പികളായി വന്നിരുന്നു. ഞാൻ അവിടെ അതിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ യാദൃച്ഛയാൽ നോക്കിയപ്പോൾ സൂര്യൻ എന്റെ പിന്നിലായി ഉദിച്ചു വന്നുകൊണ്ടിരുന്നു. അവിടെ ഞാൻ എന്റെ കരങ്ങളെ പ്രകാരം നിവർത്തുകയും കുരിശിന്റെ അടയാളം മലയുടെ വശത്താകുകയുമായിരുന്നു. അതേ, എന്റെ പാപങ്ങളാണ് നിന്നെ ആ കുരിശിലാക്കിയത് എന്ന് ഞാൻ ഓർത്തു. ഞാൻ പറഞ്ഞു, ഷാരോൺ പ്രിയെ, ഡാഡിക്ക് നിന്നെ കാണേണ്ടിയിരിക്കുന്നു എന്റെ പ്രിയെ. എന്റെ ഓമനയായ നിന്നെ എന്റെ കരങ്ങളിൽ ഞാൻ എപ്രകാരം വീണ്ടും എടുക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതെയായി. ആഴ്ചകൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ഞാൻ എന്റെ റബ്ബർ കൊണ്ടുള്ള കയ്യുറകൾ വലിച്ചുകൂരി. എന്റെ അരികിൽ കൂടി 2300 വോൾട്ട് ഓടിക്കൊണ്ടിരുന്നു. ഞാൻ എന്റെ റബ്ബർ കൊണ്ടുള്ള കയ്യുറ വലിച്ചുകൂരിയിട്ട് പറഞ്ഞു, ദൈവമേ, ഞാനിത് ചെയ്യുന്നത് വെറുക്കുന്നു, ഞാനൊരു ഭീരുവാകുന്നു. എന്നാൽ ശരി, കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഡാഡി നിന്നെയും അമ്മയും കാണാൻ വരുന്നതാണ്. ആ 2300 വോൾട്ടിനെ എന്റെ കൈകൊണ്ട് പിടിക്കാനായി ഞാൻ കയ്യുറകൾ വലിച്ചൂരുകയായിരുന്നു. അങ്ങനെ ചെയ്താൽ രക്തം പോലും നിന്നിൽ ശേഷിക്കയില്ല. അങ്ങനെ ഞാൻ കയ്യുറ വലിച്ചൂരാൻ തുടങ്ങുകയും എന്തോ സംഭവിക്കുകയും ചെയ്തു. എനിക്ക് ബോധം വന്നപ്പോൾ എന്റെ കൈകൾ എന്റെ മുഖത്തെ പ്രകാരം വെച്ചുകൊണ്ട് ഞാൻ നിലത്തിരുന്ന് കരയുകയായിരുന്നു. ഇത് ദൈവകൃപയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷയിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയാണ്. അത് ദൈവമായിരുന്നു തന്റെ കൃപാവരത്തെ സംരക്ഷിച്ചിരുന്നത്, ഞാനായിരുന്നില്ല. ഞാൻ വീട്ടിലേക്ക് യാത്രയായി. എന്റെ ഉപകരണങ്ങളെ അവിടെ വിട്ടുകളഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയിട്ട് അവിടെ കിടന്ന കത്തുകളെ എടുത്തു നോക്കി. ഒരുവിധം തണുപ്പായിരുന്നതിനാൽ ഞാൻ അകത്ത് കയറി. ഞങ്ങൾക്കൊരു ചെറിയ മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു ചെറിയ കട്ടിലിൽ അവിടെ കിടക്കുകയായിരുന്നു. മഞ്ഞ അകത്തേക്ക് വരാൻ തുടങ്ങി. ഒരു പഴയ സ്റ്റൗ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കത്തുകൾ എടുത്തിട്ട് അതിൽ നോക്കി. അതിൽ ആദ്യത്തേത് അവളുടെ ക്രിസ്മസിന് വേണ്ടി സേവിച്ചു വെച്ചിരുന്ന 80 സെന്റ്സിന്റെ കുമാരി ഷാരോൺ റോസ് ബ്രണാം എന്നെഴുതിയതായിരുന്നു. അവിടെ ഇതാ, അത് വീണ്ടും എല്ലാം കൂടി എന്റെ മേലായി തീർന്നു. ഞാനൊരു ഗെയിം വാർഡനായിരുന്നു. ഞാൻ കൈനീട്ടി കൈത്തോക്കുറയിൽ നിന്നും തോക്കെടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഞാൻ മരിക്കുകയാണ്. ഞാൻ അത്രമാത്രം ദണ്ഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ തോക്ക് വലിച്ചിട്ട് ആ ഇരുണ്ട മുറിയിലുണ്ടായിരുന്ന കട്ടിലിൽ മുത്തുകുട്ടിയിട്ട് എന്റെ തലയിലേക്ക് അത് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം നടക്കണമേ. എന്നിട്ട് ഞാൻ തോക്കിന്റെ കാഞ്ചി എനിക്ക് കഴിയാമെന്നത്രയും ശക്തിയിൽ അമർത്തി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തെ ഞങ്ങൾക്ക് നൽകണമേ. എന്നാൽ അത് വെടിപൊട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഹോ ദൈവമേ, നീ എന്നെ തുണ്ടം തുണ്ടമായി വലിച്ചു കീറുകയാണോ? ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? നീ എന്നെ മരിക്കാൻ പോലും ഇടയാക്കുന്നില്ല. ഞാൻ തോക്ക് താഴേക്ക് വലിച്ചെറിഞ്ഞു. അത് മുറിയിൽ കൂടി വെടിപൊട്ടി. ദൈവമേ, എനിക്ക് മരിക്കാൻ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് പുറത്താക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് നീ മുമ്പോട്ട് പോകാൻ കഴിയില്ല. നിനക്കെന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വീണ് കിടന്നിട്ട് ഒരു പഴയ ശയ്യയിൽ കിടന്ന് കരയാൻ തുടങ്ങി. ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കണം. ഞാൻ ഉറങ്ങിപ്പോയോ അതോ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പടിഞ്ഞാറായിരിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഈ തൊപ്പികളിൽ ഒന്ന് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നു. എന്റെ പിതാവിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം കുതിരകളെ നോക്കിയിരുന്നു. ഞാൻ എല്ലായ്പ്പോഴും അവർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു തൊപ്പി ആഗ്രഹിച്ചിരുന്നു. സഹോദരൻ ഡീമൻ ഷക്കേരിയൻ ഇന്നലെ എനിക്ക് അതുപോലെ ഒന്ന് കൊണ്ടുവന്ന് തന്നിരുന്നു. പടിഞ്ഞാറൻ തൊപ്പികളുടെ തരത്തിൽ ഇതുപോലെ ഒന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ആദ്യത്തേതായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് ഈ പുൽപ്രദേശങ്ങളിൽ കൂടെ പോവുകയായിരുന്നു. വാഹനത്തിന്റെ ഒരു ചരട് ഒടിഞ്ഞു പോയിരിക്കുന്നു. വിൽപ്പനയ്ക്ക് എന്നടയാളം അതിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പഴയ ഇരട്ട പായക്കപ്പലോട് കൂടിയ വാഹനം പോലെ ഒരു മുടിയ വാഹനം ഞാൻ ശ്രദ്ധിക്കുകയും അതിന്റെ ഒരു ചാട് ഒടിഞ്ഞതുമായിരുന്നു. അതിന്റെ തകർന്ന കുടുംബത്തെ പ്രതിനിധാനം ചെയ്തിരുന്നു. ഞാനതിന്റെ അടുത്തായി ചെന്ന് നോക്കിയപ്പോൾ വാസ്തവമായും സുന്ദരിയായ 20 വയസ്സുള്ള ഒരു യൗവനക്കാരിയായ പെൺകുട്ടി അവിടെ നിന്നിരുന്നു. അവൾക്ക് വെളുത്ത മുടിയും നീല കണ്ണുകളും വെള്ളവസ്ത്രവും ധരിച്ചിരുന്നു. ഞാൻ അവളെ നോക്കിയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. അവൾ പറഞ്ഞു, ഹലോ ഡാഡി. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഡാഡി എന്ന് വിളിച്ചോ? ഞാൻ ചോദിച്ചു, കുമാരി, നിനക്ക് എന്റെ അത്രയും പ്രായമായിരിക്കുമ്പോൾ എന്നെ ഡാഡി എന്ന് എങ്ങനെ വിളിക്കാൻ കഴിയും? അവൾ പറഞ്ഞു, ഡാഡി, നീ എവിടെയാണെന്ന് നീ അറിയുന്നില്ല. നീ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ഇത് സ്വർഗമാകുന്നു. ഭൂമിയിൽ ഞാൻ നിന്റെ ഷാരോണായിരുന്നു. ഞാൻ പറഞ്ഞു, പ്രിയേ, നീ ഒരു കൊച്ചുകുഞ്ഞായിരുന്നു. അവൾ പറഞ്ഞു, ഡാഡി, കൊച്ചുകുഞ്ഞുങ്ങൾ ഇവിടെ കൊച്ചുകുഞ്ഞുങ്ങളായിരിക്കുന്നില്ല. അവർ അമർത്യരാകുന്നു. അവർ വയസ്സാകുകയോ വളരുകയോ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, ഷാരോൺ, എന്റെ പ്രിയേ, നീ സുന്ദരിയായ ഒരു യൗവനക്കാരിയായിരിക്കുന്നു. അവൾ പറഞ്ഞു, അമ്മ നിനക്കായി കാത്തിരിക്കുന്നു. എവിടെയെന്ന് ഞാൻ ചോദിച്ചു. അവിടെയുള്ള നിന്റെ പുതിയ വീട്ടിലെന്ന് അവൾ പറഞ്ഞു. പുതിയ വീടോ എന്ന് ഞാൻ ചോദിച്ചു. ബ്രൺഹാംകാർ അലഞ്ഞു നടക്കുന്നവരാകുന്നു. അവർക്ക് വീടുകളില്ല. ഞാൻ പറഞ്ഞു, പ്രിയേ, എനിക്കൊരിക്കലും ഒരു വീടുണ്ടായിട്ടില്ല. എന്നാൽ ഡാഡി, നിനക്കൊരെണ്ണം ഇവിടെയുണ്ട് എന്നവൾ പറഞ്ഞു. ഞാനൊരു ശിശുവായിരിക്കാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ അതെനിക്ക് അത്രമാത്രം വാസ്തവികമായിരുന്നു. ഞാനത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം കൂടി വീണ്ടും എന്റെ അടുക്കലെത്തി. ഡാഡി, നിനക്കൊരു വീട് ഇവിടെയുണ്ട് എന്നവൾ പറഞ്ഞു. അവിടെ എനിക്കൊന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒരു ദിവസം ഞാൻ അതിൽ കടക്കും. എന്റെ സഹോദരനായ ബില്ലി പോൾ എവിടെയെന്ന് അവൾ ചോദിച്ചു. ഞാൻ അവനെ ശ്രീമതി ബ്രോയിയുടെ അടുക്കൽ കുറച്ചു നേരം മുമ്പ് വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞു. അമ്മ നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നവൾ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വലിയ കൊട്ടാരങ്ങളും ദൈവത്തിന്റെ മഹത്വം അതിന് ചുറ്റുമായി വരുന്നതും കണ്ടു. അവിടെ മാലാഖമാരുടെ സംഘം എന്റെ വീട് മാധുര്യ വീട് എന്ന് പാടുന്നത് ഞാൻ കേട്ടു. ഞാൻ എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ പടികൾ നീട്ടി ചവിട്ടി അവിടേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വാതിൽക്കിലെത്തിയപ്പോൾ അവിടെ ഇതാ, അവൾ ഒരു വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവളുടെ നീണ്ട കറുത്ത മുടി അവളുടെ തലയെ പിന്നിലായി താങ്ങിയിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞപ്പോഴും തളർന്നു വരുമ്പോൾ അവളെപ്പോഴും ചെയ്യുന്നത് പോലെ അവളുടെ കൈകളെ ഉയർത്തിയിരുന്നു. ഞാൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, പ്രിയേ, ഞാൻ ഷാരോനെ അവിടെ കണ്ടിരുന്നു. അവളൊരു സുന്ദരിയായ പെൺകുട്ടിയായിരിക്കുന്നു അല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, അതെ ബിൽ. അവൾ പറഞ്ഞു, ബിൽ, അവളുടെ കൈകൊണ്ട് എന്നെ ചുറ്റിപ്പിടിച്ചിട്ട് എന്റെ തോളുകളിൽ ചുറ്റിയിട്ട് എന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, എന്നെക്കുറിച്ചും ഷാരോനെക്കുറിച്ചും വിഷമിക്കരുത്. ഞാൻ പറഞ്ഞു, പ്രിയേ, എനിക്കതിന് കഴിയില്ല. അവൾ പറഞ്ഞു, ഷാരോനും ഞാനും നിന്നേക്കാളും നന്നായ സ്ഥിതിയിലായിരിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് നീ കൂടുതലായി വിഷമിക്കരുത്. നീ എന്നോട് അത് വാഗ്ദത്തം ചെയ്യുമോ എന്ന് അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഹോ, ഞാൻ നിനക്കും ഷാരോനും വേണ്ടി ഏകനായവനെ പോലെ ആയിരിക്കുന്നു. ബില്ലി നിനക്ക് വേണ്ടി എപ്പോഴും കരയുന്നു. അവനെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, ബിൽ, അതെല്ലാം ശരിയായിക്കൊള്ളും. നീ ഒട്ടും വിഷമിക്കില്ലെന്ന് എനിക്ക് വാഗ്ദത്തം മാത്രം ചെയ്യുക എന്നവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കില്ലേ? ഞാൻ ചുറ്റുപാട് നോക്കി. അവിടെ ഒരു വലിയ കസേര കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു കസേര വാങ്ങാൻ ശ്രമിച്ചത് ഓർത്തുപോയിരുന്നു. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവട്ടം ഞാനൊരു കസേര വാങ്ങാൻ ശ്രമിച്ചിരുന്നു. ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണത്തിനായി പഴയ സാധാരണപ്പെട്ട രീതിയിലുള്ള തടി കൊണ്ടുണ്ടാക്കിയ കുഴിഞ്ഞ കസേരയാണ് ഉണ്ടായിരുന്നത്. കസേരയായിട്ട് ഇത് മാത്രം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്കത് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. പിന്നിലോട്ട് ചാഞ്ഞ കസേരയിൽ ഒന്ന് വാങ്ങിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതൊരു തരത്തിലുള്ള ചാരു കസേരയായിരുന്നു. അതിന് $17 വിലയായിരുന്നു. അതിന് ഞങ്ങൾക്ക് $3 മാത്രം കൊടുക്കുന്നതിനും പിന്നെ ആഴ്ചയിൽ $1 കൊടുക്കുന്നതിനുമേ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങി. അങ്ങനെ ഞാൻ ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് അർദ്ധരാത്രി വരെ തെരുവുകളിൽ ചുറ്റുമായി എനിക്ക് കഴിയാവുന്നിടത്തെല്ലാം പ്രസംഗിച്ചിട്ട് വീട്ടിൽ വന്നിരുന്നു. ഒരുവട്ടം എനിക്ക് കാശ് കൊടുക്കുന്നതിന് കഴിയാതെ താമസിച്ചു പോയിരുന്നു. ഞങ്ങൾക്കതിന് കഴിയാതെ വന്നിട്ട് ദിവസങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവർ വന്ന് എന്റെ കസേര എടുത്തുകൊണ്ടുപോയി. അന്ന് രാത്രിയിൽ അവൾ എനിക്കൊരു ചെറിപ്പായി വേവിച്ചു തന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല. പാവം പിടിച്ച അവൾക്ക് ഞാൻ നിരാശപ്പെടാൻ പോകുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നു. അന്ന് വൈകിട്ടത്തെ ആഹാരത്തിന് ശേഷം ഞാൻ ചോദിച്ചു, പ്രിയെ, ഇന്ന് രാത്രിയിൽ നീ ഇത്രയും സന്തോഷിച്ചിരിക്കുന്നത് എന്ത് കാരണത്താലാണ്? അവൾ പറഞ്ഞു, ആയിരത്തുള്ള പിള്ളേരെ കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് മീൻ പിടിക്കാനുള്ള വിരയെ കുഴിച്ചെടുപ്പിച്ചിട്ടുണ്ട്. നാം നദിയിൽ പോയി കുറച്ച് സമയം മീൻ പിടിക്കാമെന്ന് നീ വിചാരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഓ. എന്നാൽ അപ്പോൾ അവൾ കരയാൻ തുടങ്ങി. അവിടെ എന്തോ കുഴപ്പമുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എനിക്കതിന്റെ ഒരു ചെറിയ ഊഹമുണ്ടായിരുന്നു. കാരണം അവർ അതെടുത്തുകൊണ്ട് പോകുന്നതിനായി വരുമെന്ന് എനിക്ക് അവർ നേരത്തെ കത്തിട്ടിരുന്നു. ഞങ്ങൾ കാഴ്ചയിൽ $1 വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കതിനുള്ള നിർവാഹമില്ലായിരുന്നു. അവൾ എന്റെ മേൽ കൈവയ്ക്കുകയും ഞാൻ വാതിൽക്കൽ ചെന്ന് നോക്കിയപ്പോൾ കസേര എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ബിൽ, നീ ആ കസേര ഓർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതേ പ്രിയെ, ഞാൻ ഓർക്കുന്നു. അതിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നതല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് ഞാൻ പറഞ്ഞു. അവർ ഇതെടുത്തുകൊണ്ട് പോകുകയില്ല. ഇതിന്റെ വില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഒരു നിമിഷം നീ ഇവിടെ ഇരിക്കൂ, ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രിയെ, എനിക്കിത് മനസ്സിലാകുന്നില്ല. അവൾ പറഞ്ഞു, എനിക്ക് വാഗ്ദത്തം ചെയ്യുക. ബില്ലി, നീ ഇനിയും വിഷമിക്കുകയില്ലെന്ന് എനിക്ക് വാഗ്ദത്തം ചെയ്യുക. നീ ഇപ്പോൾ തിരികെ പോകുകയാണ്. നീ വിഷമിക്കുകയില്ലെന്ന് എനിക്ക് വാഗ്ദത്തം ചെയ്യുക. ഞാൻ പറഞ്ഞു, ഹോപ്പ്, എനിക്കതിന് കഴിയില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇരുണ്ട മുറിയിലായിരുന്നു. ഞാൻ ചുറ്റുമായി നോക്കി. എന്റെ ചുറ്റുമായി അവളുടെ കൈകൾ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഹോപ്പ്, നീ മുറിയിലുണ്ടോ? അവൾ എന്റെ പുറത്ത് തട്ടുവാൻ തുടങ്ങി. ബിൽ, നീ എനിക്ക് വാഗ്ദത്തം ചെയ്യാൻ പോവുകയാണ് എന്ന് അവൾ പറഞ്ഞു. നീ ഇനി വിഷമിക്കുകയില്ലെന്ന് എനിക്ക് വാഗ്ദത്തം ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ രണ്ടു മൂന്ന് വട്ടം എന്റെ പുറത്ത് തട്ടുകയും അതിനുശേഷം അവൾ പോയി കഴിഞ്ഞു വരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. അവൾ പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ അവൾ മുറിയിൽ നിന്ന് മാത്രം പുറത്തു പോയിരുന്നു. അവൾ പോയിട്ടില്ല. അവൾ ഇപ്പോഴും ജീവിക്കുന്നു. അവളൊരു ക്രിസ്ത്യാനിയായിരുന്നു. ബില്ലിയും ഞാനും കൂടി അവന്റെ അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി ഒരു ഈസ്റ്റർ ദിവസം രാവിലെ കുറച്ച് പൂക്കളുമായി കുഴിമാടത്തിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ നിന്നു. ഈ കൊച്ചുകുട്ടിയായി ഇവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡാഡി, മമ്മി അവിടെ കിടക്കുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല മകനെ, അവൾ ഇനിയും അവിടെയില്ല. നിന്റെ സഹോദരിയും അവിടെയില്ല. നമുക്കിവിടെ ഒരു മറച്ചു വെക്കപ്പെടുന്ന കല്ലറയാണുള്ളത്. എന്നാൽ ഈ സമുദ്രത്തിനുമപ്പുറത്ത് യേശു ഉയർത്തെഴുന്നേറ്റ ഒരു തുറന്ന ശവക്കല്ലറയുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം അവൻ വരും. അവൻ നിന്റെ സഹോദരിയും അമ്മയും അവനോടൊപ്പം കൊണ്ടുവരും. സ്നേഹിതരെ, ഞാനിന്ന് പോർക്കളത്തിലാകുന്നു. എനിക്കിനി ഒട്ടും പറയാൻ കഴിയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. ഓ കർത്താവേ, പലപ്പോഴും ഈ കാര്യങ്ങൾ വളരെ പ്രയാസമില്ലാതെ വരുമ്പോൾ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തീർച്ചയാണ്. എന്നാൽ യേശു വരുമ്പോഴുള്ള ആ മഹത്തായ ദിവസം വരുമ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം തുടച്ചു മാറ്റപ്പെടും. സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ തയ്യാറായിരിക്കുന്നതിന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ന് രാവിലെ സമയം ഞാൻ അവളുടെ കവളുകളിൽ ഉമ്മ വെച്ചപ്പോൾ ചെയ്ത അവസാനത്തെ വാഗ്ദത്തം ആ ദിവസം ഞാൻ അവളെ അവിടെ കണ്ടുമുട്ടുമെന്നായിരുന്നു. എന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൾ അവിടെ ആ തൂണിൽ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ആ ദിവസം തൊട്ട് ഞാൻ ആ വാഗ്ദത്തത്തോട് സത്യമായിട്ട് നിൽക്കുന്നു. ലോകത്തിന് ചുറ്റും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സുവിശേഷത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ എനിക്ക് പ്രായമായിരിക്കെ ഞാൻ ക്ഷീണിച്ചും തളർന്നുമിരിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ അവസാനമായിട്ട് ഞാൻ ഈ ബൈബിൾ അടയ്ക്കാൻ പോവുകയാണ്. ദൈവമേ, ആ വാഗ്ദത്തത്തോട് എന്നെ വിശ്വസ്തനാക്കിയിരിക്കണമേ. കർത്താവേ, നിന്റെ കൃപയെ എന്റെ ചുറ്റുമാക്കണമേ. ഈ ജീവിതത്തിലെ കാര്യങ്ങളെ ഞാൻ നോക്കാതെ ഇതിനപ്പുറത്തുള്ള കാര്യങ്ങൾക്കായി ജീവിക്കാൻ എന്നെ ഇടയാക്കണമേ. സത്യസന്ധനായിരിക്കാൻ എന്നെ സഹായിക്കണമേ. സുഖത്തിന്റെ പൂമത്തെ ഞാൻ ചോദിക്കുന്നില്ല. എന്റെ കർത്താവ് കഷ്ടപ്പാടിൽ മരിക്കുമ്പോൾ ഇല്ല കർത്താവെ ഞാൻ ചോദിക്കുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം അതുപോലെ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രയാസമില്ലാത്ത യാതൊരു കാര്യവും ചോദിക്കുന്നില്ല. കർത്താവ് എന്നെ സത്യസന്ധനായും വിശ്വസ്തനായും ഇരിക്കാനിടയാക്കണമേ. ജനങ്ങൾ എന്നെ സ്നേഹിക്കാനിടയാക്കണമേ. അതിനാൽ എനിക്കവരെ നിങ്ങളിലേക്ക് നയിക്കാൻ കഴിയുമല്ലോ. ഒരു ദിവസം ഇതെല്ലാം തീരുമ്പോൾ എന്നേക്കുമായിരിക്കുന്ന പച്ചമരങ്ങൾക്കടിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ്. അവളുടെ കൈപിടിച്ച് അവളോട് കൂടെ നടന്ന് ഏഞ്ചലസ് കൂടാരത്തിലുള്ള ജനങ്ങളെയും മറ്റുള്ളവരെയും കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതൊരു മഹത്തായ സമയമായിരിക്കും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ നിന്റെ കരുണ വസിക്കുവാനിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെയുള്ള അവർ നിന്നെ ഒരുപക്ഷെ അറിയുക പോലും ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ അവരുടെ പ്രിയപ്പെട്ടവർ ഈ നദിക്കപ്പുറത്ത് ദൂരെയായിരിക്കാനിടയുണ്ട്. അവരവരുടെ വാഗ്ദത്തങ്ങളെ ഒരിക്കലും നിറവേറിയിട്ടില്ലെങ്കിൽ കർത്താവേ, ഇപ്പോൾ അവർ അത് ചെയ്യാനിടയാക്കണമേ. ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ ഇന്നുച്ച സമയം ഈ വലിയ ഓഡിറ്റോറിയത്തിൽ സഹോദരൻ ബ്രഹാം, ഞാനും എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നദിക്കപ്പുറത്തങ്ങ് ദൂരെയായി എനിക്കും കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അവരെ കണ്ടുമുട്ടുമെന്ന് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഇളയ സഹോദരിക്കോ ഡാഡിക്കോ മറ്റാർക്കെങ്കിലും ശവക്കുഴിയിലേക്ക് പോകുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവരെ കണ്ടുമുട്ടാമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുകയും എന്നാൽ ഇതുവരെയും അതിന് തയ്യാറായിട്ടുമില്ലായിരിക്കാം. ഇപ്പോൾ അത് ചെയ്യുന്നതിന് ഇതൊരു നല്ല സമയമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? എന്റെ കരച്ചിൽ നിന്ന് ക്ഷമിക്കണം. ഓ സ്നേഹിതരെ, നിങ്ങളത് തിരിച്ചറിയുന്നില്ല. ഇതെന്തൊരു ബലിയാണെന്ന് നിങ്ങൾക്കറിയില്ല. ജീവകഥയുടെ ഇത് വെറും ഒരു ഭാഗം തന്നെ കഷ്ടിച്ചായിരിക്കുന്നില്ല. നിങ്ങൾ എത്ര പേർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് ഇവിടേക്ക് നടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. ശ്രോതാക്കളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടേക്ക് വരികയില്ലേ? നിങ്ങൾ അത് ചെയ്യുകയില്ലേ? ആരെങ്കിലും ഇതുവരെയും അതിനുവേണ്ടി തയ്യാറായിട്ടില്ലെങ്കിൽ വരികയില്ലേ? ശ്രീമാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വൃദ്ധനായ കറുത്ത മനുഷ്യനും മറ്റുള്ളവരും കടന്നു വരുന്നത് ഞാൻ കാണുന്നു. ബാൽക്കണിയിലും മറ്റുമുള്ളവർ ഇടനാഴിയിലേക്ക് ഇപ്പോൾ അടുത്തു വരിക. അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. അത് തന്നെ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, അത് നന്നായിരിക്കുന്നു. എന്റെ പിതാവ് അവിടെയുണ്ട്, എന്റെ മാതാവ് അവിടെയുണ്ട്, എന്റെ പ്രിയപ്പെട്ടവർ അവിടെയുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ അവരെ കാണാൻ പോകുന്നതിനായി ആഗ്രഹിക്കുന്നു. ഞാൻ അവരെ സമാധാനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നു. ശ്രോതാക്കളുടെ ഇടയിൽ എവിടെയായിരുന്നാലും നിങ്ങളെപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമോ? ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമോ? മഹിള, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നിലായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുകളിലായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രീമാൻ, അത് ശരിയാകുന്നു. ബാൽക്കണിയിലായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലായിട്ട് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉടയ്ക്കാനിടയാകുക. നിങ്ങൾക്കറിയാമോ, സഭയ്ക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ഒരു ഉടക്കലാണ്. നമുക്ക് കുശവന്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരിക്കുന്നു. നമ്മുടെ ഉറച്ച വീട്ടിൽ സ്വയം നിർമ്മിച്ച വേദശാസ്ത്രം അത്രയും നന്നായി പ്രവർത്തിച്ചു കാണുന്നില്ല. നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്നാൽ ഒരു പഴയ പരിഷ്കാരത്തോടുകൂടിയ ഉടക്കലും നമ്മുടെ ഹൃദയങ്ങളിൽ അനുതാപവും ദൈവത്തോട് മൃദുവാകലുമാകുന്നു. അങ്ങനെ അതെല്ലാമായിട്ട് ഇപ്പോൾ നിങ്ങൾ തയ്യാറായി എഴുന്നേൽക്കുമോ? നമ്മുടെ തലകളെ പ്രാർത്ഥനയ്ക്കായി വണങ്ങാം. ഓ കർത്താവേ, ഞങ്ങളെയെല്ലാം വിശ്വാസികളായി നീതീകരിക്കാൻ നീ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങേ സ്വീകരിക്കുന്നതിനായി ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഇവർക്ക് ക്ഷമയെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ നിന്നെ അവരുടെ രക്ഷിതാവായും രാജാവായും പ്രേമിയായും സ്വീകരിക്കാനിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ അവരുടെ അമ്മയോ അപ്പനോ ആരെങ്കിലും ആ സമുദ്രത്തിനപ്പുറത്ത് ദൂരെ ഉണ്ടായിരിക്കാം. അവർക്കൊരു രക്ഷിതാവുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അവരുടെ പാപങ്ങളെ അവരോട് ക്ഷമിക്കണമേ. അവരുടെ എല്ലാ അതിക്രമങ്ങളെയും മായ്ച്ചു കളയണമേ. അതിനാൽ അവരുടെ ആത്മാക്കൾ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകുവാനിടയാക്കണമേ. ഇതിനുശേഷം തൊട്ട് അവർ സമാധാനത്തോടെ ജീവിക്കുവാനിടയാക്കണമേ. ഒരു മഹത്വമേറിയ ദിവസം ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ നിന്റെ ഭവനത്തിൽ ഒരുമിക്കാനിടയാക്കണമേ. അവിടെ തകരാത്ത കുടുംബമായും മറുഭാഗത്ത് ഞങ്ങൾക്കായി കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നതിനായും തയ്യാറാക്കണമേ. ഇവരെ ഞങ്ങൾ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. തിരമാനസന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പിതാവെ, അനുവദിച്ചു തരണമേ. ഞങ്ങൾ അവരെ അങ്ങയുടെ പുത്രനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോലിക്കാരായി നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ കാണുകയും അവർ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നിങ്ങളോടൊപ്പം ആയിരിക്കുമെന്ന് എനിക്ക് തീർച്ചയാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡുകൾ സ്വീകരിക്കുന്നവരായ നിങ്ങൾ, ബിലി, ജീനും ലിയോയും എവിടെയാണ്? പിന്നിലായിട്ടുണ്ടോ? അവർ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ പ്രാർത്ഥനയ്ക്കായുള്ള കാർഡുകൾ നൽകുന്നതിന് ഇവിടെ എത്തുന്നതാണ്. സഹോദരൻ ശ്രോതാക്കളെ പ്രാർത്ഥിച്ച് പിരിച്ചുവിടുകയും പ്രാർത്ഥനയ്ക്കായുള്ള കാർഡുകൾ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യും. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ തിരികെ എത്തുന്നതാണ്. ശരി സഹോദരാ.